നന്ദിയുണ്ട് സഹോദരൻ നെവിൽ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ സമയം വീണ്ടും തിരികെ യഹോവയുടെ ആലയത്തിലായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന് ഒരുവട്ടം പറയപ്പെട്ടിട്ടുള്ളതായി ഞാൻ വിശ്വസിക്കുന്നു. ചാർലി, നീ ആ തൂണിന് പുറകിൽ നിന്നും ഇവിടേക്ക് കടന്നു വന്നിട്ട് ഒരു കസേരയിൽ ഇരിക്കുക, ഇവിടേക്ക് കടന്നു വരിക. സഹോദരി, അവിടെ പുറകിലായി എവിടെ നിന്നെങ്കിലും ഒരു കസേര നമുക്ക് വലിച്ചെടുക്കാൻ കഴിയുമോ? മഹതി, ഇവിടെ മുകളിൽ ഇരിപ്പിടമുണ്ട്, ഇവിടെ കടന്നു വരിക. ചാർലി, ഇവിടെ മുകളിലേക്ക് വന്നിട്ട് ബാങ്ക്സിനോടൊപ്പം ഇരിക്കുന്ന പക്ഷം നിനക്ക് ഇവിടെ നിൽക്കേണ്ടതായി വരികയില്ല. അദ്ദേഹം ദൂരെയായുള്ള കെൻഡുക്കിയിൽ നിന്നും വരുമ്പോഴെല്ലാം ഇവിടെ വരും. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഇവിടെ മുകളിലിരുത്താം. ഈ ഇരിപ്പിടത്തിന്റെ അവസാനത്ത് വേറെ ആർക്കെങ്കിലും വേണ്ടിയായി ഒരു ഇരിപ്പിടം കൂടിയുണ്ട്. അവിടെ പിമ്പിലായിട്ട് ഒരു മഹിള അവിടെ നിൽക്കുന്നില്ലേ? ഇവിടെ കടന്നു വരും സഹോദരി. ഇവിടെ തൊട്ടുമേലെയായിട്ട് ഒരു ഇരിപ്പിടമുണ്ട്, നേരെ മുമ്പോട്ട് കടന്നു വരിക. അവിടെ ആരോ വീൽ ചെയറിലായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെ ഇരിപ്പുണ്ടോ? ശരി, ഇവിടെ വേറൊരു ഇരിപ്പിടം കൂടിയുണ്ട്. ആരെങ്കിലും പിറകിലായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ പിന്നിലായി ഒരു ഇരിപ്പിടം കൂടിയുണ്ട്. ഇവിടെ ഒന്നുകൂടിയുണ്ട്, നിങ്ങളെ തന്നെ ഒതുക്കിക്കൊണ്ടിരുന്നു കൊള്ളുക. അതെ, ഇവിടെയായിട്ട് ഒരെണ്ണം കൂടിയുണ്ട്. ഇപ്പോൾ നേരെ ഇവിടേക്ക് കടന്നു വന്നിട്ട് നിങ്ങളുടെ ഇരിപ്പിടത്തിലായിട്ട് കർത്താവിന്റെ വചനത്തെ നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സുഖപ്രദമായിട്ടിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓ, തീർച്ചയായും ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ചാർലിയെ ഞാൻ പ്ലാറ്റ്ഫോമിൽ കണ്ടിരുന്നില്ല. അദ്ദേഹം പിറകിലുണ്ടോ? ശരി, അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ചാർലിയുടെ കൂടെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാതെയും എന്തെങ്കിലും കഴിക്കാതെയും എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇന്ന് രാവിലെ സമയം പ്രസംഗവേദിയിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാ ദിവസവും അദ്ദേഹം ഇവിടേക്ക് വരികയാണെങ്കിൽ അവിടെയുള്ള ഭിത്തിയുടെ ചുറ്റുമായി അദ്ദേഹം നിന്നിട്ട് വേറെ ആർക്കെങ്കിലും ഇരിപ്പിടം കൊടുക്കും. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നതായി ഞാൻ കണ്ടു. ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാമെന്ന് ഓർത്തു. ശരി, അത് നല്ലതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ സഹോദരൻ റൂസൽ കോക്സ് സന്ദേശം തരുന്നതാണ്. നെവിൽ എവിടെയാകുന്നു? അദ്ദേഹത്തിന് അതൊരു നല്ല അനുബന്ധമായിരിക്കും. അതെ, അദ്ദേഹം എവിടെയാകുന്നു? അതങ്ങനെയാകുന്നു. ശരി, ഇവിടെ നിന്നും വെളിയിലായിട്ടുള്ള നമ്മുടെ വളരെയധികം സ്നേഹിതരെ കാണാനിടയായതിൽ എനിക്ക് തീർച്ചയായും സന്തോഷമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടെ നിന്നും വിട്ടുപോയപ്പോൾ ആഴ്ച മുഴുവനും എനിക്ക് മോശമായി അനുഭവപ്പെട്ടിരുന്നു. തെക്ക് നിന്നുള്ള എന്റെ ഒരു നല്ല സുഹൃത്തായ സഹോദരൻ വെസ്റ്റ് ഇവിടെയായിട്ടിരിപ്പുണ്ട്. ഞാൻ ശ്രോതാക്കളുടെ ഇടയിൽ കൂടി അവർക്ക് ചുറ്റുമായി പോയിട്ട് താമസിച്ചു പോയിരുന്നു. എനിക്ക് അദ്ദേഹത്തെയും ഇദ്ദേഹത്തെയും എല്ലാം കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. സഹോദരൻ വെസ്റ്റിന്റെ നേരെ മുകളിൽ കൂടി പോയി നോക്കിക്കൊണ്ട് ഞാൻ പോയിട്ടും അദ്ദേഹത്തെ പുറത്തേക്ക് പോകാനായി എഴുന്നേൽക്കുന്നത് വരെ എനിക്ക് ഒരിക്കലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ആഴ്ച മുഴുവൻ ഞാൻ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ പോയതാണെന്ന് സഹോദരൻ വെസ്റ്റ് വിചാരിക്കും എന്ന് ഞാൻ ഓർത്തു. എന്നാൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നല്ലതായി അദ്ദേഹത്തിന് അറിയാം. ഞാനൊരു യഥാർത്ഥ സുഹൃത്താണെന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുകയില്ലെന്നും അദ്ദേഹത്തിന് അറിയാം. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്നുകൂടിയിട്ടുള്ള ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന് ഇന്ന് രാവിലെ സമയം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ സഹോദരൻ വെസ്റ്റ് ഇവിടെ പിന്നിലായി. ഇന്ന് രാവിലെ സമയം വീണ്ടും ഇവിടെ ആയിട്ടുണ്ട്. കൂടാതെ സഹോദരൻ കിഡും സഹോദരിയും ഒഹായോയിൽ നിന്നും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. സഹോദരൻ ഇവാൻസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഞാൻ പോയിരുന്നു. എന്നാൽ അദ്ദേഹം സഹോദരൻ ഫ്രെഡും മറ്റുള്ളവരുടെയും കൂടെ പുറത്തായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അവർ ജോർജിയയിലുള്ള മക്കോണിൽ നിന്നും ഇത്രയും ദൂരത്ത് വന്നിരിക്കുന്നു. ഇവിടെ എല്ലാ ഞായറാഴ്ചയും ഞാൻ സംസാരിക്കുമ്പോൾ അവർ ജോർജിയയിലുള്ള മക്കോണിൽ നിന്നും ഏകദേശം 800 മൈലുകൾ ഇത് ഇത്രയും ദൂരത്തായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം കാർ ഓടിച്ചുകൊണ്ട് എല്ലാ ദിവസവും വരും. അത് വാസ്തവത്തിൽ ആത്മാർത്ഥതയാകുന്നു. നിങ്ങളോടൊപ്പം ഇതുപോലെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പിന്നെ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അവർ ജോർജിയയിൽ നിന്നും ഒഹായോവിൽ നിന്നും രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് എന്നെ കേൾക്കുവാനായി ഈ ചെറിയ കൂടാരത്തിലേക്ക് വരികയില്ല. അവർ ഈ സന്ദേശത്തെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവരിവിടേക്ക് കടന്നു വരുന്നത്. അതാകുന്നു അവർ വിശ്വസിക്കുന്നത്. അവർ ആ സന്ദേശത്തെ വിശ്വസിക്കുന്നു എങ്കിൽ ആ സന്ദേശത്തെക്കുറിച്ച് എനിക്ക് എത്രമാത്രം ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അത് സ്വയമായിട്ട് എന്നെ മാത്രം തെറ്റിലേക്ക് കൊണ്ടുപോകുകയല്ല, എന്നാൽ ഞാൻ വേറൊരാളെയും കൂടി തെറ്റിലേക്ക് നയിക്കുകയാണ്. എങ്കിൽ അവരുടെ തെറ്റുകൾക്ക് ദൈവം എന്നെ ഉത്തരവാദിയായിട്ട് എടുക്കാൻ പോവുകയാണ്. കാരണം ഞാനായിരുന്നു അവരെ പഠിപ്പിച്ചത്. കൂടാതെ ഞാൻ പറയട്ടെ, ഈ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ ആഴമേറിയ കാര്യങ്ങൾ ചിന്തിക്കാനിടയാക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ അപകടകരമായ വഴിയിൽ കൂടെയും കൂടാതെ എപ്പോഴും ആപത്തുകളും മറ്റുമുള്ള ഈ ഹൈവേയിൽ കൂടെ 100 കണക്കിന് ദൂരം മൈലുകൾ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നുവെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ ഇവിടേക്ക് വരാൻ നയിക്കുകയും നിങ്ങളെ തിരികെ കൊണ്ടുപോകുകയും ചെയ്യുന്നത്. ഈ തരത്തിലുള്ള സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരിക്കുന്നതിൽ നമുക്കധികം സന്തോഷമുണ്ട്. കൂടാതെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായിട്ട് അവർക്ക് ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ശരി, ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുകയാണ്. അതിനുശേഷം ഒരു പ്രാർത്ഥനയ്ക്കായുള്ള നിര വിളിക്കുന്നതാണെന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞിരുന്നു. ഏതെങ്കിലും വിധത്തിൽ ജനങ്ങൾക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ ഒരു വഴി കണ്ടുപിടിക്കുന്നതിനുള്ള പ്രവർത്തനത്തിലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ പോലെ ഞാൻ വളരെ പേരെ പ്രാർത്ഥനയ്ക്കുള്ള നിരയിലാക്കുകയാണെങ്കിൽ പിന്നെ ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞാൻ ഇവിടെ നിന്നും രക്ഷപ്പെട്ടപ്പോഴേക്കും ഏതാണ്ട് 2 മണിയോളമായി കഴിഞ്ഞിരുന്നു. കൂടാതെ ഞാൻ പ്രാർത്ഥനയ്ക്കുള്ളതായ കാർഡുകൾ വിതരണം ചെയ്തിരുന്നില്ല. പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകളെ വിതരണം ചെയ്യുന്നത് ഒരു പരുഷമായ ജോലിയാണ്. അതിനെപ്പറ്റി നിങ്ങൾക്കറിയാമോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ജനങ്ങൾ നിങ്ങളെ വെറുക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കെൻഡുക്കിയിലായിരുന്നപ്പോൾ സഹോദരൻ ബാങ്ക്സ്വുഡ് പറഞ്ഞു, ബില്ലി വന്നില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകളെ വിതരണം ചെയ്യുന്നതിൽ സ്വയം സന്നദ്ധതയെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ബില്ലി എന്റെ സ്വന്തം മകനായിരിക്കെ നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് അവൻ എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള കാർഡ് തരാമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. എന്നാൽ ആ എലിക്കുഞ്ഞ് അവൻ എനിക്ക് തന്നില്ല. എന്നിപ്രകാരമുള്ള ചില കത്തുകൾ കിട്ടാറുണ്ട്. അവർക്ക് എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റുകയില്ല. കൂടാതെ ധാരാളം പേരെ ഞങ്ങൾക്ക് ഈ വരിയിൽ കൊണ്ടുവരാനും പറ്റുകയില്ല. കാരണം അവൻ എന്നെയും സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുമ്പോൾ എന്റെ മരുമകൾ പറഞ്ഞു, ബിൽ, പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകളുമായിട്ട് നിങ്ങൾക്ക് തിരികെ ബില്ലിയെ അവിടെ ആക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അധികം നാൾ നീണ്ടു നിൽക്കുകയില്ല. എന്നാൽ ഹൃദയരഹസ്യങ്ങളെ വിവേചിക്കാൻ തുടങ്ങുന്നിടത്താണ് എനിക്ക് തെറ്റുപറ്റിയത്. ആരെങ്കിലും തിരികെ വന്നിട്ട് പറയും, ഞാൻ മറന്നുപോയിരുന്നു, അമ്മയ്ക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണമായിരുന്നു. അവർ ഇപ്രകാരം തിരികെ വരുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് വിവേചനത്തെ അറിയുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാനും അതേപോലെ തന്നെ ചെയ്തിരുന്നേനെ. നാം എല്ലാവരും മനുഷ്യരാണ്. നാം എല്ലാവരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ എന്താണ് ചെയ്യേണ്ടതെന്ന് നാം അറിയാനും ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് നാം എല്ലാം ചെയ്യുന്നത്. എന്നാൽ ഈ കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് കുറച്ചു ദൂരം മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. ഒരു ദാനം കൊണ്ട് അതിനുശേഷം 2 പ്രാവശ്യത്തോളം അത് സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഏകദേശം പരാജിതനാകപ്പെടുന്നു. അങ്ങനെ സഹോദരൻ ബാങ്ക്സ് പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷകളുടെ കാർഡുകൾ ഇന്ന് രാവിലെ വിതരണം ചെയ്യാൻ പോകുകയായിരുന്നു. എന്നാൽ ബില്ലി കഴിഞ്ഞ രാത്രിയിൽ യാദൃച്ഛയാൽ വരാനിടയായി. അതുകൊണ്ട് ഞാൻ ഓർത്തു, സഹോദരൻ വുഡ്സിനെ പോലെ നല്ല മതിപ്പുള്ള ഒരു വ്യക്തി പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ വിതരണം ചെയ്യുന്നത് തീരെ മോശമായ ഒരു കാര്യമാണ്. ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരട്ടെ. ബില്ലി അത് ഗവനിക്കില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു. വളരെ സമയം തൊട്ട് അവർ അവന്റെ അടുക്കലെത്തിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതങ്ങനെ തന്നെ വിട്ടു. ശരി, ഈ വരുന്ന ആഴ്ചയിൽ, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രിയിൽ രോഗശാന്തിയുടെ ശബ്ദത്തിന്റെ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനായി ഞാൻ ഡല്ലാസിലായിരിക്കും. അവിടെ ചുറ്റുപാടുമുള്ളതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനായി ഒരു രാത്രിയിൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം കൂട്ടായ്മയ്ക്കുള്ള സാമീപ്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഒരുപക്ഷെ ചിലപ്പോൾ അതിനെ തുടർന്നുള്ള ഞായറാഴ്ച, അത് ഈ വരുന്ന അടുത്ത ഞായറാഴ്ചയായിരിക്കും കർത്താവ് അനുവദിക്കുന്ന പക്ഷം. ഇപ്പോൾ എനിക്കത്രയും തീർച്ചയല്ല. എന്നാൽ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ തിരികെ വന്നിട്ട് ഇന്ന് ഞാൻ സംസാരിക്കുന്നതിനായി കരുതിയിരുന്ന ചുഴലിക്കാറ്റിലെ കാറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയായിരുന്നു. അത് സഭയ്ക്ക് അതിന്റെ പാപങ്ങൾക്കായുള്ള ഒരു വിധത്തിലുള്ള പരുഷമായ ശാസനയാണ്. നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ സംസാരിക്കുന്നതിനായുള്ള വളരെ നല്ലതായുള്ള ഒരു വിഷയമല്ല. ജനങ്ങളുടെ വിശ്വാസത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും വിശ്വാസമുണ്ടായിരിക്കുന്നതിനുമായി അവരുടെ വിശ്വാസത്തെ നമുക്ക് നിർമ്മിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ജനങ്ങളിൽ ദൈവത്തോടുള്ള വിശ്വാസത്തെ ഉയർത്തുന്നതിനായി വേറൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതാണെന്ന് പ്രഖ്യാപിക്കാൻ സഹോദരൻ നെവിലിയോട് പറഞ്ഞിരുന്നു. മറ്റേ വിഷയം ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാത്തതിനാൽ ജനങ്ങളെ ശാസിക്കുന്നതാണ്. ഈ വിഷയത്തിൽ ഇത് ജനങ്ങൾ ദൈവത്തോടുള്ള വിശ്വാസത്തെ പണിയുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് രാവിലെ സമയം പ്രാർത്ഥനയുടെ മുറിയിൽ, അല്ലെങ്കിൽ പിന്നിലുള്ള റെക്കോർഡ് ചെയ്യുന്നതായ മുറിയിൽ, എന്റെ ഒരു പഴയ സുഹൃത്തായ സഹോദരൻ കിഡ്, ഏകദേശം 80 വർഷത്തോളം പ്രായമേറിയ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് തിടുക്കത്തിൽ പോയത് നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഏകദേശം 1 വർഷത്തിനോടടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം വളരെ ഭീഭത്സമായ രോഗബാധിതനായി മരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ജീവിക്കുന്നതിനായി ഡോക്ടർമാർ 1 ആഴ്ചത്തെ സമയം നൽകിയിരുന്നു, അല്ലെങ്കിൽ 1 ആഴ്ച പോലും ഇല്ലായിരുന്നു. അവർക്ക് അദ്ദേഹത്തെ ഇവിടെ വരെ കൊണ്ടുവരുന്നതിനായി രാവിലെ വരെ ജീവിച്ചിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം 3 പ്രഭാതങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ 105 അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തിരികെ 132 പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ബാലനെ പോലെ അനുഭവപ്പെട്ടു എന്ന് പറയുന്നു. സഹോദരൻ കിഡ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുമെങ്കിൽ ഈ പ്രായമേറിയ പ്രാസംഗികൻ ആരാണെന്ന് ജനങ്ങൾക്കറിയാൻ കഴിയും. അദ്ദേഹം ഇതാവിടെയാകുന്നു. നമുക്ക് കർത്താവിന് നന്ദി പറയാം. അർബുദ രോഗത്താൽ മരിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് ഒരു സ്നേഹമേറിയ കൂട്ടുകാരിയും കൂടെ അവിടെയുണ്ട്. അവരും കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരി കിഡ്, അവിടെ എഴുന്നേൽക്കുന്നതിൽ എങ്ങനെയുണ്ട്? ഇപ്പോൾ നോക്കൂ, എത്ര പെട്ടെന്നാണ് അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നത്. എനിക്ക് കഴിയുന്നതിലും നല്ലതായിട്ട് കഴിയുന്നു. സഹോദരനെയും സഹോദരി കിട്ടിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി അവരുടെ മേലുണ്ടായിരിക്കട്ടെ. നന്ദിയുണ്ട് സഹോദരി. എൻഡുക്കയിലുള്ള മലകളിൽ കൂടിയും കൽക്കരി ഖനിയുടെ മൈതാനങ്ങളിൽ കൂടി മേലോട്ടും താഴോട്ടും ഓടിക്കുകയും തൊഴിച്ച് പുറത്താക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ദണ്ഡിക്കപ്പെടുകയും അവർക്ക് കഴിയുന്നതിൽ കൂടെ എല്ലാം ജീവിക്കുകയും പാളത്തിൽ എവിടെയെങ്കിലും കണ്ടുകിട്ടുന്ന വിത്ത് പൊടിച്ചും അങ്ങനെ കഠിന യജ്ഞങ്ങളിൽ കൂടി ദൈവരാജ്യത്തിന് വേണ്ടി അവർ ജീവിക്കുന്നു. കൂടാതെ 80 വയസ്സോളം പ്രായമേറിയിരിക്കുന്നു. ഇപ്പോഴും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. ഇപ്പോൾ അവർക്ക് പുറത്തു പോകാൻ തക്കവണ്ണം വളരെയധികം പ്രായമേറിയിരിക്കുന്നതിനാൽ ഞാൻ പ്രാർത്ഥനയ്ക്കുള്ള തുണികളിന്മേൽ പ്രാർത്ഥിച്ചിട്ട് അവയെ അവർക്ക് അയച്ചു കൊടുക്കും. അവർ അത് ആശുപത്രികളിലേക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമായി എടുത്തുകൊണ്ടുപോകുന്നു. ജനങ്ങൾ വന്നിട്ട് അവയെ എടുത്തുകൊണ്ടുപോകുന്നു. അത് വാസ്തവമായിട്ടും ഹൃദയത്തിനുള്ളിലായിരിക്കുന്നു. അങ്ങനെയല്ലേ? നിങ്ങൾക്ക് പുറത്തു പോയിട്ട് അവരെ കണ്ടുമുട്ടാൻ കഴിയുന്നില്ലെങ്കിൽ ഇതുപോലെ പ്രാർത്ഥിക്കപ്പെട്ടതായ ഒരു തുണി നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ കഴിയും. ജനങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട്. അത് വളരെ നല്ല കാര്യമാകുന്നു. സഹോദരൻ ക്രിച്ചിന്റെ അമ്മായപ്പനായ സഹോദരൻ റോജേഴ്സും ഇവിടെ എവിടെയോ ഇന്നകത്തുണ്ടായിരിക്കുന്നു. എന്റെ ഒരു വളരെ നല്ല സുഹൃത്താണ്. എന്നെ പോലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുക. അവിടെ കെൻഡിക്കയിലുള്ള ചാർലിയുടെയും നെല്ലിയുടെയും അവിടെയുള്ള അവരുടെ എല്ലാ വീടുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. ഞാൻ അവിടേക്ക് പോയിട്ട് മുഴുവൻ സമയം അദ്ദേഹത്തോടൊപ്പം വേട്ടയാടാറുണ്ട്. ഇവിടെ വെച്ച് കുറച്ചു നാളുകൾക്ക് മുമ്പ്, ഏകദേശം 13 മാസങ്ങൾക്ക് മുമ്പ്, അദ്ദേഹത്തിന് ക്യാൻസർ രോഗബാധിതയായിട്ട് ഡോക്ടർമാർ അതിനെ തുടർന്ന് പരിശോധിച്ചിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, എന്റെ വിലയേറിയ ഈ പഴയ സുഹൃത്ത് 1st ലോകമഹായുദ്ധത്തിലെ ഒരു യുദ്ധ വിദഗ്ധനും കൂടാതെ വാസ്തവത്തിൽ വീരനായ മനുഷ്യനും കൂടാതെ അദ്ദേഹത്തിന്റെ കുടുംബവും വളരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പാപമോചനത്തിനായി ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ക്രിസ്തുവിന്റെ ശരീരത്തിൽ സ്ഥാപിക്കപ്പെടുകയും ദൈവത്തെ കണ്ടുമുട്ടുന്നതിനായി പോകാൻ തയ്യാറായിരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു വരുന്നു. എന്റെ വിലയേറിയ സഹോദരൻ ഇപ്പോൾ നീങ്ങാൻ തുടങ്ങിയാണെന്ന് ഞാൻ ഓർത്തു. അത് ആ ദർശനത്തിന് തൊട്ട ശേഷമായിരുന്നു. സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം വരുന്നതിന് മുമ്പായിരുന്നു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കാണുന്നതിനായി അവിടേക്ക് പോകുകയും ആ മുറിയിൽ ഒരു മഴവില്ല് കടന്നു വരികയും ചെയ്തു. ദൈവം സംഗതികളെയെല്ലാം മാറ്റി. അത് 13 മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കാര്യമാണ്. അദ്ദേഹം ഇന്നും ഇപ്പോഴും ഇവിടെയായിരിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം എന്തോ രീതിയിലുള്ള സൾഫറിന്റെ ഗുളികകൾ കഴിക്കുകയും തന്റെ തൊണ്ട അതിനാൽ പൊള്ളിപ്പോകുകയും ചെയ്തു. ഇന്ന് രാവിലെ അദ്ദേഹം പ്രാർത്ഥനയ്ക്കുള്ള വരിയിലുണ്ടാകുമെന്ന് ഞാൻ ഊഹിക്കുന്നു. കടന്നു വരിക. ബില്ലി പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ കൊടുത്തതിനു ശേഷം അത് പ്രഖ്യാപിക്കുന്നതിനായി ഞാൻ അറിഞ്ഞുകൊള്ളാം, അല്ലെങ്കിൽ അവർ പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ വിതരണം ചെയ്യാൻ പോകുമ്പോൾ ഞാനത് അറിയുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരുമകനും എന്റെ ഒരു ഉറ്റ സുഹൃത്തുമായ സഹോദരൻ ക്രീച്ചിനോട് അദ്ദേഹത്തെ കൊണ്ടുവരാനായി ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ എനിക്ക് കിട്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പിടിച്ച് ഇവിടെയുള്ള ഈ പ്രാർത്ഥനയുടെ മുറിയിലിടാമെന്ന് ഞാൻ ഓർത്തു. എന്നാൽ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥനയുടെ കാർഡുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ബസ്റ്റി, നീ അവിടേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് എവറൈറ്റ് എന്നാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ബസ്റ്റി എന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, പുറത്തു പോയിട്ട് പ്രാർത്ഥനയുടെ നിരയിലായിരിക്കുക. അതിനുവേണ്ടിയുള്ള അഭിഷേകം ഉണ്ടായിരിക്കുമ്പോഴാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെടുന്നു. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടണമെങ്കിൽ ആരെങ്കിലും അഭിഷേകം പ്രാപിക്കപ്പെട്ടവർ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാം. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ബൈബിളുകളിൽ നമുക്ക് റൂത്തിന്റെ പുസ്തകത്തിലേക്ക് തുറക്കാം. റൂത്തിന്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ കുറച്ച് വേദഭാഗങ്ങൾ വായിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തെ സമീപിക്കുന്നതിന് മുമ്പ് ഇന്ന് രാവിലത്തേക്കുള്ള എന്റെ വിഷയത്തെ പ്രഖ്യാപിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരൻ എന്ന് വിളിക്കുന്നു. വീണ്ടെടുപ്പിന്റെ 4 വ്യത്യസ്തമായ നിലപാടുകളിൽ കൂടി ഇതിനെ സമീപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു എപ്രകാരമാണ് നമ്മെ വീണ്ടെടുക്കുന്നതിനായി വന്നതിനെ കുറിച്ച് പ്രസംഗിച്ചത് ഓർക്കെയായിരുന്നു. അതിനുശേഷം ഇന്ന് ഒരു വീണ്ടെടുപ്പുകാരൻ എന്നാൽ എന്താകുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ എങ്ങനെ അവനൊരു വീണ്ടെടുപ്പുകാരനായി തീരാനും കഴിയും. കൂടാതെ ഓർക്കുക, ഒരു വീണ്ടെടുപ്പുകാരൻ നിങ്ങളെ വീണ്ടെടുക്കുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ രോഗങ്ങളിൽ നിന്നും നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും അങ്ങനെ തെറ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി വീണ്ടെടുക്കുന്നു. അവനൊരു വീണ്ടെടുപ്പുകാരനാകുന്നു. ഇപ്പോൾ ഈ വിഷയത്തെ സമീപിക്കുന്നതിന് മുമ്പായി നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് പ്രാർത്ഥനയിൽ കൂടി അവനോട് സംസാരിക്കാം. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് അവന്റെ സന്നിധിയിലായിരിക്കെ, നമ്മളിൽ എത്ര പേർ ഇന്ന് രാവിലെ സമയം പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാനായി നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് ദൈവമേ നീ എന്റെ അപേക്ഷ അറിയുന്നുവല്ലോ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് മഹത്തായ ഒരു ശക്തി ഉയരങ്ങളിലുള്ളതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ദൈവമേ, നിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടി ഞങ്ങൾക്ക് നിന്നെ സമീപിക്കാൻ കഴിയുകയും ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനും ഉത്തരം ഞങ്ങൾക്ക് കിട്ടാൻ കഴിയുമെന്നും അറിയുന്നു. എപ്രകാരം മനുഷ്യർ ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് ഉഴന്നു വലയുകയും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നുവെന്ന് കഴിഞ്ഞ യോഗങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അവർക്കെപ്പോഴെങ്കിലും ഒരുവട്ടം അവനെ ഒന്ന് സമീപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവനെവിടെയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പഴയകാലത്ത് യോബ് പറഞ്ഞതുപോലെ എനിക്ക് അവന്റെ വാതിലിൽ പോയെന്ന് മുട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ എവിടെയാണ് വസിക്കുന്നതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ അവനോടൊപ്പം വീട്ടിലേക്ക് പോകുകയും അവനോട് മുഖാമുഖം സംസാരിക്കുകയും ചെയ്തിരുന്നേനെ. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് മനുഷ്യന് യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. കാരണം അവൻ പാപം ചെയ്തിരിക്കുകയും സ്വയം വേർപെടുത്തപ്പെട്ടിട്ട് ദൈവത്തിൽ നിന്നും ദൂരസ്ഥരാക്കപ്പെട്ടിരുന്നു. എന്നാൽ ആ വിലയേറിയ അവന്റെ വരവിൽ കൂടി വഴി തുറക്കപ്പെടുകയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും അങ്ങനെയായിട്ട് നമ്മെ ദൈവം മുമ്പാകെ കൊണ്ടുവരുന്നു. ദൂരസ്ഥരെ പോലെയല്ല, എന്നാൽ അവരുടെ പിതാവിന്റെ അടുക്കലേക്ക് വരുന്ന മക്കളെ പോലെയാകുന്നു. നാം ചോദിക്കുന്ന എല്ലാ അപേക്ഷകളും അവൻ നമുക്ക് അനുവദിച്ചു തരും എന്നറിയുന്നു. ഒരൊറ്റ നിയമം മാത്രം ഇട്ടിരിക്കുന്നു, അത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എന്നാണ്. അതാണ് ഉടമ്പടി. നാം വിശ്വസിക്കില്ലെന്ന് സാത്താൻ അവകാശപ്പെടുന്നു. നാം വിശ്വസിക്കുമെന്ന് ദൈവം പറയുന്നു. അങ്ങനെ ഇപ്പോൾ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കാണ് നിർണയം എടുക്കേണ്ടിയിരിക്കുന്നത്. നാം എപ്രകാരമാണ് നമ്മുടെ നിർണയങ്ങളെ എടുത്തിരിക്കുന്നത്, അപ്രകാരം തന്നെ അതുമായിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് എത്രമാത്രം അത്ഭുതകരമായി എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കടന്നുവന്ന് സ്വർഗീയ ആനുകൂല്യത്തിന് വേണ്ടി അങ്ങയെ സമീപിക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ പരിഗണിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഉയർത്തപ്പെട്ടിരിക്കുന്നതായ ഓരോ കരങ്ങളുടെയും കീഴിലുള്ള ആ ഹൃദയങ്ങൾ എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ. കാരണം അവിടുന്ന് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനകളെയും അറിയുകയും വിവേചിക്കുകയും ചെയ്യുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് നിന്റെ കൃപയ്ക്കും ബഹുത്വത്തിനും അനുസരിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നതായ എല്ലാ അപേക്ഷകൾക്കും നീ ഉത്തരമരലണമെന്ന് ദൈവമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഈ ശ്രോതാക്കളുടെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരനെ എന്നെയും നീ സഹായിക്കണമേ എന്ന് കർത്താവേ ഇന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്റെ മുമ്പിൽ ഇവിടെയായി വെച്ചിരിക്കുന്നത് കർത്താവായ യേശുവിന്റെ വിലയ്ക്ക് വാങ്ങപ്പെട്ട രക്തമാണെന്നറിയുന്നു.
That is so bound with sin that it'd be hard for them, impossible.
ഒരുപക്ഷെ പാപികളായവർ, അതായത് അത്രമാത്രം പാപത്താൽ ബന്ധിക്കപ്പെട്ടിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതായ ഒരു സ്ഥാനത്ത് അവർക്ക് എത്തുവാൻ കഠിനവും മിക്കവാറും അസാധ്യമായ വിധം സാത്താൻ തന്റെ ശക്തിയാൽ അവരെ അത്രമാത്രം ബന്ധനത്തിലാക്കിയിരിക്കുന്നവർ ഇവിടെ ഇരിക്കുന്നുണ്ടാകും. എന്നാൽ എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഇന്ന് വചനത്തെ പ്രസംഗിക്കുന്നതിലൂടെ സംശയത്തിന്റെ എല്ലാ ദുഷ്ടാത്മാക്കളെയും പുറത്താക്കുവാനും അന്ധവിശ്വാസത്തെയും ജനങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലുമുള്ള ഭയത്തെ നീക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങനെ കുഴപ്പങ്ങളാലും സംശയങ്ങളാലും കെട്ടപ്പെട്ടവരെ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊണ്ടുവരാനിടയാക്കണമേ. കൂടാതെ ഇതും എഴുതിയിരിക്കുന്നു, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സുഖം പ്രാപിക്കും. രോഗത്തിന്റെ പിശാചുക്കളാൽ കെട്ടപ്പെട്ടവരായ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. കർത്താവേ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് തന്നിട്ട് ഇവിടെ രോഗികളായും പീഡിതരായും ഈ കെട്ടിടത്തിലുള്ള എല്ലാ വ്യക്തികളെയും വിടുവിപ്പാനുള്ള ശക്തിയെ തരണമേ. അതിൽ കൂടെ നിന്റെ സ്വർഗീയ സാന്നിധ്യത്താലായിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ശരീരങ്ങളിലും മഹത്തായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളിലും മുമ്പനായിരിക്കാനിടയാകട്ടെ. അങ്ങയുടെ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. എന്താണ് പറയേണ്ടതെന്നറിയാതെ എന്നാൽ അവൻ നമ്മെ നയിക്കുന്നതിനും സകല സത്യത്തിലേക്കും വഴി നിർത്തുന്നതിനുമായി പരിശുദ്ധാത്മാവിന്റെ നായകത്വത്തിനായി കാത്തിരിക്കുന്നു. കർത്താവെ, അനുവദിക്കണമേ. അങ്ങയ്ക്ക് തന്നെ മഹിമ ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ദാസനെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ വചനമോ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ആവശ്യമനുസരിച്ച് നീ ഞങ്ങളെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ നിനക്ക് സ്തുതി കരയേറ്റും. ദൈവപുത്രനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.
Before reading, I might say this little slogan that I like so well.
വേദഭാഗം വായിക്കുന്നതിന് മുമ്പായി ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ മുദ്രാവാക്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് മറികടക്കാൻ കഴിയാത്ത നദികളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കടക്കാൻ പറ്റാത്ത മലകളുണ്ടെങ്കിൽ ഓർക്കുക, സ്വർഗത്തിലെ ദൈവം മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമാക്കുന്നു. രൂത്തിന്റെ പുസ്തകം അതിന്റെ ഒന്നാം അധ്യായത്തിൽ നിന്നും ഞങ്ങൾ വായിക്കാൻ തുടങ്ങുന്നു. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയെയും രണ്ട് പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാൻ പോയി. അവന് എലിമലേക്ക് എന്നും ഭാര്യയ്ക്ക് നവമി എന്നും രണ്ട് പുത്രന്മാർക്ക് മഹളോൻ എന്നും കീലിയൻ എന്നും പേർ. അവർ യഹൂദയിലെ ബേത്ത്ലഹേമിൽ എന്നുള്ള എഫാത്യറായിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. എന്നാൽ നവമിയുടെ ഭർത്താവായ എലിമലേക്ക് മരിച്ചു. അവളും രണ്ട് പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബിയ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് റൂത്ത് എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. പിന്നെ മഹലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ രണ്ട് പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമക്കളോടുകൂടി പുറപ്പെട്ടു. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി.
Go, return each to her mother's house, and the Lord deal kindly with you, as ye have.
എന്നാൽ നവമി മരുമക്കൾ ഇരുവരോടും കൂടി നിങ്ങൾ താന്താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവീൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ചെയ്തതേ ചെയ്യട്ടെ. നിങ്ങൾ താന്താന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവരെ ചുംബിച്ചു. അവർ ഉച്ചത്തിൽ കരഞ്ഞു.
And they said unto her, Surely we will return with thee unto thy people.
അവർ അവളോട് ഞങ്ങളും നിന്നോട് കൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. അതിന് നവമി പറഞ്ഞത്, എന്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. എന്തിനെന്നോട് കൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എന്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ?
Turn again, my daughters. Go your way, for I am too old to have a husband.
എന്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞുപോയി. അല്ല, അങ്ങനെ ഒരാശ എനിക്കുണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായിട്ട് പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായി കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട എന്റെ മക്കളെ. യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചിട്ട് പിരിഞ്ഞു. റൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പോൾ അവർ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു.
And where thou lodgest, I will lodge. Thy people shall be my people.
അതിനെ റൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ മരാതെ മടങ്ങിപ്പോകാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഈ വിഷയത്തെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടെടുപ്പിന്റെ വിശ്വാസത്തെ അതെന്താകുന്നുവെന്നും എങ്ങനെ അത് സ്വീകരിക്കാമെന്നും നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ ഞാൻ ഈ വിഷയത്തിന് ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരൻ എന്ന് പേരിടാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എന്തിനെങ്കിലും വീണ്ടെടുക്കുക എന്ന് വെച്ചാൽ അതിനെ തിരികെ കൊണ്ടുവരിക എന്നാണ്. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടിരുന്നത് അത് പണയക്കടയിൽ എന്തെങ്കിലും സാധനം വെക്കുന്നത് പോലെയാണ്. എന്നിട്ട് നിങ്ങൾ പോയി അത് വീണ്ടെടുത്തു കൊണ്ടുവരും, അതിനൊരു വില കൊടുത്ത് അതിനെ വീണ്ടെടുക്കുന്നു. അതിനുശേഷം അത് നിങ്ങളുടെ സ്വന്തമായ വസ്തുവാകുന്നു. അത് നിങ്ങൾ വീണ്ടെടുത്തു കഴിഞ്ഞ ശേഷമാണ്. എന്നാൽ ഇസ്രായേലിലെ വീണ്ടെടുപ്പിന്റെ ന്യായപ്രമാണം എന്താണെന്നാൽ, ഒരു ഭൂമിയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കുന്നതായ എന്തെങ്കിലുമോ ഒന്ന് വീണ്ടെടുക്കണമെങ്കിൽ അവിടെ ഒരു ബന്ധുക്കാരൻ ഉണ്ടായിരിക്കണം. നമ്മുടെ കഥ തുടങ്ങുന്നത് യോശുവയുടെ മരണത്തിന് ശേഷം ഇസ്രായേലിയർ ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്ന ന്യായാധിപന്മാരുടെ സമയത്താണ്. ഇതിന്റെ വളരെ മനോഹരമായ ഒരു ചിത്രത്തെ കാണണമെങ്കിൽ ശാമുവേലിന്റെ ഒന്നാം പുസ്തകം അതിന്റെ ആദ്യത്തെ അഞ്ചോ അല്ലെങ്കിൽ ആറോ അധ്യായങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥമായ കഥയെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇതിന്റെ മുഖ്യമായ വിഷയത്തെ എടുക്കുന്നതിനായി നാം ഇതിനെ മറികടക്കുവാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാൻ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് തുടങ്ങിയിട്ട് മൂന്നോ അല്ലെങ്കിൽ നാലോ ആഴ്ചകൾ അതിൽ കൂടെ കടന്നുപോയിരുന്നു. ഒരിക്കൽ വെളിപാട് പുസ്തകത്തിൽ നിന്നും തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം മുഴുവനും അതിൽ കൂടി കടന്നുപോകാനായി എടുത്തു. ഓരോ ചെറിയ വേദഭാഗങ്ങൾ പോലും മുഴുവൻ ബൈബിളിൽ കൂടി ഒന്ന് മറ്റൊന്നിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അത് വളരെ മനോഹരമായ ഒന്നാണ്. ആ കാരണത്താൽ വേദപുസ്തകം പ്രേരിക്കപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഗണിതപരമായിട്ടും മറ്റെല്ലാ രീതിയിലും ഒരിടത്തും തമ്മിൽ തമ്മിൽ പരസ്പര വിരുദ്ധമായി സംസാരിക്കാത്ത ഒരൊറ്റ ഗ്രന്ഥവും എഴുതപ്പെട്ടിട്ടില്ല. വിഭിന്നമായ 4000 വർഷങ്ങൾ കൊണ്ടാണ് ബൈബിളിലെ ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. എത്ര പേരാണ് അവ എഴുതിയതെന്ന് എനിക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ല. ഞാനത് ഓർത്തിരുന്നു, എന്നാൽ എന്നോട് ക്ഷമിക്കണം, 60 പേരോ മറ്റോ എന്തോ ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഞാൻ അവിടെ തെറ്റിയേക്കാം. 40 പേരാണ് ബൈബിൾ എഴുതിയത്. അത് വിഭിന്നമായ 1000 വർഷങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരാൾ മറ്റൊരാളെ അറിഞ്ഞിരിക്കാതെയും അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടിരിക്കാതെയും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ശേഷം പലവട്ടം വായിച്ചിട്ട് അറിഞ്ഞിട്ടില്ലാതെയുമാണ്. എന്നാൽ ഒരൊറ്റ വാക്കുപോലും മറ്റൊന്നിനോട് തമ്മിൽ പരസ്പരമായി വിരുദ്ധമായിട്ട് സംസാരിക്കുന്നില്ല. അത് പ്രേരണയാണ്. ഇപ്പോൾ വളരെ പേർ രൂത്തിന്റെ പുസ്തകത്തെ വായിച്ചിട്ട് ഇത് വേദപുസ്തകത്തിലെ ഒരു പ്രേമകഥയാണെന്ന് അവർ പറയും. എന്നാൽ ബൈബിൾ ഒരു പ്രേമകഥയാണ്. മുഴുവൻ വേദപുസ്തകവും ഒരു പ്രേമകഥ തന്നെയാണ്. ഇതൊരു പ്രേമകഥ മാത്രമല്ല, എന്നാൽ ഇതൊരു പ്രവചനം കൂടിയാണ്. ഇതൊരു പ്രവചനം മാത്രമല്ല, എന്നാൽ ഇതൊരു ചരിത്രവുമാണ്. ഇതൊരു പ്രേമകഥയും ഒരു ചരിത്രവും ഒരു പ്രവചനവും മാത്രമല്ല, ഇത് ദൈവം സ്വയം തന്നെയാകുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമാകുന്നു. അതുകൊണ്ട് ദൈവമായ വചനം അച്ചടിച്ച് പകർത്തിയ രൂപത്തിലായിരിക്കുന്നു. സഹോദരന്മാരെ, അത് നമ്മെ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. ദൈവം അച്ചടിച്ച് പകർത്തപ്പെട്ടിരിക്കുന്നു. യഹോവ ഒരു പുസ്തകത്തിൽ അച്ചടിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ ഒന്നുപോലും ചില രീതിയിലുള്ള സാങ്കല്പികമായ കഥകളല്ല. എന്നാൽ ഇത് പരിപൂർണമായിട്ട് കേവലം സത്യം മാത്രമാണ്. അതിന്റെ ഓരോ ഘട്ടങ്ങളിലും നിങ്ങളുടെ പ്രാണനെ അതിൽ തൂക്കിയിടുക. അവിടെയാണ് സത്യം. കൂടാതെ ദൈവം തന്റെ വചനത്തെ പിന്താങ്ങുന്നു. അങ്ങനെ ഈ കഥ എഴുതപ്പെട്ടിരിക്കുകയും വിശുദ്ധ മനുഷ്യർ എല്ലാ പഴയ കൈയെഴുത്ത് പ്രതികളെയും കൊണ്ടുവന്ന് വേദപുസ്തകത്തെ അവർ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം കൂടി ഒത്തൊരുമിച്ച് പഴയ നിയമത്തിലിടാൻ ശ്രമിക്കുമ്പോൾ അവർ സ്വീകരിച്ചിരുന്ന പുസ്തകങ്ങളിൽ ഈ രൂത്തിന്റെ പുസ്തകം അവയിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു. എന്തുകൊണ്ടാണ്? ഇതൊരു പ്രേമകഥ മാത്രമാണല്ലോ. എന്തുകൊണ്ടാണ് പിന്നെ എഴുത്തുകാരും പുരാതനകാലത്തെ ജ്ഞാനികളും ഇതൊരു പ്രേരിപ്പിക്കപ്പെട്ട പുസ്തകമായി ഇതിനെ സ്വീകരിച്ചത്? അതെന്തുകൊണ്ടാണെന്നാൽ അതിൽ മറച്ചുവെക്കപ്പെട്ട ഒരു വെളിപാടുണ്ട്. അതിന്റെ യഥാർത്ഥ അർത്ഥത്തെ നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ വാസ്തവമായും ദൈവത്തോട് കൂടുതൽ അടുത്തുകൊണ്ടുവരാനിടയാക്കും. ഇന്ന് രാവിലെ സമയം ദൈവം ഓരോ ഹൃദയങ്ങളെയും അത്രമാത്രം വശീകൃതമാക്കി പിടിച്ചിട്ട് ഈ കഥയിൽ അവൻ എന്താകുന്നുവോ അതുപോലെ സ്വയം അവനെ തന്നെ വെളിപ്പെടുത്തി തരട്ടെ എന്ന് എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ നിങ്ങൾക്ക് എന്താകുന്നുവെന്നും അവനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നും ഒരിക്കൽ നിങ്ങൾ അത് എത്രമാത്രം സാധാരണമാണെന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടും എങ്ങനെ അതിന്റെ മുകളിൽ കൂടി മനസ്സിലാക്കാൻ കഴിയാതെ കടന്നുപോയി എന്ന് അതിശയപ്പെടും. എന്നാൽ ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ. വളരെ പേർ അവരുടെ വേദപുസ്തകം വായിക്കുന്നത് വെറുതെ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു പേജ് വായിച്ചു വിടും. നിങ്ങൾക്കൊരിക്കലും അത് മനസ്സിലാകുകയില്ല. എന്തുകൊണ്ടെന്നാണെന്നാൽ അത് ഗൂഢാർത്ഥമായിട്ടാണ് സംസാരിക്കുന്നത്. അതിപ്രകാരമാക്കിയിരിക്കുന്നതിനാൽ യേശു ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിഷ്യുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ, കൂടാതെ ശ്രീമതി ബ്രണഹാം ഇന്ന് രാവിലെ സമയം പിറകിലായി അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ ഞാൻ വിദേശയാത്രയിലായിരിക്കുമ്പോൾ അവൾ എനിക്ക് കത്തെഴുതും. അവൾ എഴുത്തിലെഴുതും, പ്രിയപ്പെട്ട ബിൽ, ഇന്ന് രാത്രിയിൽ ഞാൻ കുഞ്ഞുങ്ങളോടൊപ്പം ഇവിടെയായിരിക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അങ്ങനെ അവൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇതുപോലെ എഴുതിക്കൊണ്ട് മുമ്പോട്ട് പോകും. എന്നാൽ ഞാൻ അവളെ സ്നേഹിക്കുന്നു, കൂടാതെ എനിക്ക് അവളെ അത്രമാത്രം നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആ കത്തിലെ വരികൾക്കിടയിലുള്ള കാര്യത്തെ വായിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ അവൾ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയാം. നോക്കൂ, അവൾ കത്തിൽ അത് എഴുതിയിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും അവൾ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയാം. കാരണം എനിക്കറിയാം അവൾ എന്താണ് പറയുന്നത്. എന്തുകൊണ്ടാണത്? അത് വളരെ അടുത്ത സമ്പർക്കമുള്ളതിനാലാണ്. ഞങ്ങൾ ഒന്നാണ്. നോക്കൂ, കൂടാതെ അവൾക്ക് എന്റെ സ്വഭാവവും എനിക്ക് അവളുടേതും അറിയാം. അവൾക്ക് വെറുതെ അവിടെ ഇരുന്നു കൊണ്ട് എന്നെ നോക്കാൻ കഴിയുകയും അവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. എന്തുകൊണ്ടാണെന്നാൽ എനിക്ക് അവളെ എത്രമാത്രം നല്ലതുപോലെ അറിയാം. അതേ രീതിയിൽ അവൾക്ക് എന്നോട് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാൽ ഒരാൾക്ക് മറ്റൊരാളോടുള്ള ആത്മവിശ്വാസത്താലാകുന്നു, അത് സ്നേഹമാകുന്നു. ഇന്നലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടതില്ലായിരുന്നതിനാൽ രാവിലെ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ താമസിച്ചിട്ട് പല വ്യത്യസ്തപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അവയിലൊന്ന്, അതായത് വെറുപ്പ് എന്നാൽ എന്താകുന്നു എന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, വെറുപ്പിന് ഒരു തുടക്കമുണ്ട്, അതുകൊണ്ട് അതിനവസാനവുമുണ്ട്. സ്നേഹത്തിന് തുടക്കമില്ല, അതുകൊണ്ട് അതിനവസാനവുമില്ല. വെറുപ്പ് എന്നേക്കുമുണ്ടായിരിക്കുന്നു, സ്നേഹം നിത്യമാകുന്നു. വെറുപ്പിന് തുടക്കമുള്ളതിനാൽ വെറുപ്പ് അവസാനിക്കുകയും ചെയ്യും. സ്നേഹം ഒരിക്കലും തുടങ്ങിയിട്ടില്ല, അതൊരിക്കലും അവസാനിക്കുകയുമില്ല. നോക്കൂ, അത് നിത്യമാകുന്നു. ഒരു വ്യക്തി ഒരു സ്ത്രീയെ അവൾക്ക് സൗന്ദര്യമുള്ളതിനാൽ സ്നേഹിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യുമ്പോൾ അതിനൊരവസാനമുണ്ട്. എന്നാൽ ഒരു പുരുഷൻ അവൻ സ്നേഹിക്കുന്നതായ ഒരു സ്ത്രീയെ കണ്ടുപിടിക്കുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അവനറിയില്ല, എന്നാൽ അവൻ അവളെ സ്നേഹിക്കുന്നു. അതുപോലെ അവൾ സ്നേഹിക്കുന്നതായ ഒരുവനെ അവൾ കണ്ടുപിടിക്കുമ്പോൾ അവൻ കാഴ്ചയ്ക്ക് എങ്ങനെയുള്ളവനാണെന്ന് കാര്യമാക്കുന്നില്ല, എന്നാൽ അവൻ അവളെ സ്നേഹിക്കുകയും അവൾ അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അത് മഹത്വത്തിലുള്ള നിത്യമായ ഇണകളാണ്. മരണത്തിനോ മറ്റെന്തിനെങ്കിലുമോ അവരെ വേർപിരിക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ടാണെന്നാൽ അവർ നിത്യതയിൽ നിന്നുള്ളവരാണ്. അവർ നിത്യതയിൽ നിന്നും സമയത്തിന്റെ ഇടവേളയിലേക്ക് കടന്നു വന്നിരിക്കുകയും തിരികെ നിത്യതയിലേക്ക് പോകുകയും ചെയ്യും. നിത്യത സമയമെന്ന ഒരു ശരീരത്തിലേക്ക് കടക്കുകയും അതിനുശേഷം വീണ്ടും തിരികെ നിത്യതയിലേക്ക് പോകുകയും ചെയ്യുന്നു. അതിന് നശിക്കാൻ കഴിയില്ല. ഒരു സൗന്ദര്യവതിയായ സ്ത്രീയുടെ സൗന്ദര്യം ക്ഷയിച്ചു പോകുമെന്നുള്ളത് തീർച്ചയാണ്. കുറച്ചു വർഷങ്ങൾ കഴിയട്ടെ, അപ്പോൾ അറിയാം. ഇന്ന് ചിലപ്പോൾ അവൾ തെരുവിൽ കൂടെ തത്തി തത്തി നടന്നുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾ അർദ്ധനഗ്നയായി വസ്ത്രധാരണം ചെയ്തുകൊണ്ട് ഈ ദേശത്തുള്ള മദ്യശാലകൾ വിടുന്നതിലും കൂടുതൽ ആത്മാക്കളെ അവൾ നരകത്തിലേക്ക് വിടുന്നുണ്ടാകാം. എന്നാൽ അവൾ അവളെ തന്നെ സ്വയം തത്തിച്ചുകൊണ്ട് തെരുവിൽ കൂടി എന്നെ കഴിഞ്ഞ ആരുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നു. എന്നാൽ അവസാന നാളുകളിൽ അവർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും തത്തി തത്തി നടക്കുകയും ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെ അവൾ ഈ തിരുവെഴുത്തുകളെ പൂർത്തീകരിക്കുകയും അങ്ങനെയെന്ന് അറിയാതെ ഇരിക്കുകയും ചെയ്യുന്നു. ദുഷിച്ച രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവൾ മുറ്റത്ത് നിൽക്കുകയും പുരുഷൻ അവളെ നോക്കുകയും അങ്ങനെ എന്തൊക്കെയാണെന്നറിയില്ല. അവൾക്ക് കഴിയാവുന്നിടത്തോളം അവളുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ കൂട്ടുകാരനോടോ, ചിലപ്പോൾ ചാരിത്രശുദ്ധിയുള്ളവളായിരിക്കാം, എന്നാൽ ന്യായവിധിയുടെ ദിവസം 100 മനുഷ്യരോട് വ്യഭിചരിച്ചതിന് ഉത്തരം പറയേണ്ടി വരും. അവരുടെ മേൽ ഒരാത്മാവ് വന്നിട്ട് അവർക്കത് അറിയാൻ പാടില്ലാത്തതായിരിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നു, നഗ്നരും കുരുടരും എന്നറിയാതെയും ഇരിക്കുന്നു. അതിന്റെ മോശമായ ഭാഗം എന്താണെന്നാൽ അതങ്ങനെയെന്ന് അറിയാതെയും ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ദൈവം ആ പെൺകുട്ടിക്ക് കൊടുത്തിരിക്കുന്നതായ ആ നല്ല ആകൃതിയുള്ള ചെറിയ രൂപം ചിലപ്പോൾ അടുത്ത ഞായറാഴ്ച ഈ സമയത്തേക്ക് അഴുകി കഴിഞ്ഞിരിക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ആ നീളമുള്ള കറുത്ത സുന്ദരനായ മനുഷ്യൻ അടുത്ത ഞായറാഴ്ചത്തേക്ക് ഒന്നുമില്ലാതെയായിട്ട് ഒരു ചവറുകുനയായി തീരാൻ ഇടയായേക്കാം. അതെല്ലാം നശിച്ചു പോകുന്നു. എന്നാൽ അതിന്റെ ഉള്ളിൽ സ്നേഹമായ ദൈവം നിത്യമായി ജീവിക്കുന്നു. അതുകൊണ്ട് അകമേ ഉള്ളതിനെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കണ്ണുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തറപ്പിക്കുക. എന്തോ അതുമാതിരിയാണ് ഈ കഥ ഇവിടെ തുടങ്ങുന്നത്. ഒരു സ്നേഹമേറിയ മാധുര്യതയോട് കൂടിയ സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പേര് നവമി എന്നായിരുന്നു. നവമി എന്ന് വെച്ചാൽ സന്തോഷകരമായത് എന്നർത്ഥമാകുന്നു. എലിമലേക്ക് അവളുടെ ഭർത്താവായിരുന്നു. അതിന്റെ അർത്ഥം ആരാധന എന്നാകുന്നു. അതായത് സന്തോഷകരമായ ആരാധന എന്നതായിരുന്നു അവളുടെ കുടുംബം. അവർക്ക് മഹളോൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം സുഖക്കേട് എന്നാകുന്നു. കൂടാതെ കില്യോൻ എന്നൊരു വേറൊരു മകനുമുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ക്ഷീണിച്ച, വിഷണ്ണമായ, ദുഃഖമേറിയ എന്നർത്ഥമാകുന്നു. അതായിരുന്നു ഈ കുടുംബം. അങ്ങനെ ഒരിക്കൽ ഇസ്രായേൽ ദേശത്ത് ക്ഷാമമുണ്ടായി. എപ്പോഴെങ്കിലും ഒരു യഹൂദൻ ചെയ്യുന്ന ആദ്യത്തെ തെറ്റെന്നത് ആ ദേശത്തെ വിടുക എന്നതാണ്. ദൈവം അവർക്ക് ആ ദേശം കൊടുത്തിരിക്കുന്നു. അബ്രഹാമിന് ആ ദേശത്തെ കൊടുത്തപ്പോൾ ഈ ദേശം വിട്ടുപോകരുതെന്ന് ദൈവം അവനോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ അവൻ ഗെരാറിലേക്ക് പോകുന്നതിൽ കൂടി അവൻ തെറ്റ് ചെയ്തു. കൂടാതെ അവിടെ ചെന്ന് കുഴപ്പത്തിലാകപ്പെടുകയും ചെയ്തു. ഒരു യഹൂദൻ ഒരിക്കലും പലസ്തീനെ വിട്ടുകളയരുത്. അതവന്റെ അവകാശ സ്ഥലമാണ്. എന്നാൽ അവർ ലോകമെങ്ങും ചിതറിക്കപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ അവർ വീണ്ടും തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇന്ന് രാവിലെ നമുക്ക് അത്രമാത്രം മനോഹരമായ ഒരു കഥയാണ് ഇവിടെ ഉള്ളത്. അവർ തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. ദേശത്തുണ്ടായ ക്ഷാമത്താൽ നവമിക്ക് ഓടിപ്പോകേണ്ടി വന്നു. നവമിയും എലിമലേക്കും മോവാബ് ദേശത്തേക്ക് പോയി. ഈ കഥയുടെ പശ്ചാത്തലത്തെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്താകുന്നുവെന്ന് ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ മോവാബും മോവാബ്യരും ഒരു നിയമാനുസൃതമല്ലാത്ത കുട്ടിയിൽ നിന്നുമാണ് ഉത്ഭവിക്കപ്പെട്ടിരുന്നത്. അത് ലോത്തിന്റെ മകളുടേതായിരുന്നു. സോദോമിലെ തീയിൽ നിന്നും രക്ഷപ്പെട്ടതിനു ശേഷം അവന്റെ പുത്രിമാർ അവരുടെ പിതാവിനെ മദ്യപിപ്പിച്ചിട്ട് അവനോടൊപ്പം ഒരു ഭാര്യയെ പോലെ ജീവിച്ചു. അവർക്കൊരു പുത്രനുണ്ടായി. അതിൽ നിന്നുമാണ് മോവാബ് ദേശം ഉത്ഭവിച്ച് ഉണ്ടാക്കപ്പെട്ടത്. അവർ ക്രിസ്ത്യാനികളായിരിക്കേണ്ടവരായിരുന്നു, എന്നാൽ വിഗ്രഹാരാധനയുമായി കലർത്തപ്പെട്ടു. അങ്ങനെ നോക്കൂ, വാഗ്ദത്ത ദേശത്തെ അത് എത്രമാത്രം അഴുക്കായാലും കാര്യമല്ല. അതിനെ വിട്ടിട്ട് മറ്റൊരു ദേശത്തേക്ക് പാർപ്പാൻ പോയത് കുഴപ്പങ്ങളെ ഉണ്ടാക്കി. എപ്പോഴെങ്കിലും ഒരു വിശ്വാസി തനിക്ക് ദൈവത്താൽ നൽകപ്പെട്ടതായ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ, പലപ്പോഴും രാഷ്ട്രീയത്തിലും അതുപോലെ ഈ അടുത്ത് വരുന്നതായ വോട്ടെടുപ്പിലും മറ്റും, ഒരു മനുഷ്യന് ഒരു നല്ല മനുഷ്യനായിരിക്കാൻ കഴിയും, എന്നാൽ അവൻ ആ സ്ഥാനത്ത് നിന്നും അലഞ്ഞു മാറുന്നു. എനിക്കറിയാവുന്ന ഒരു കർത്തൃസേവകൻ നഗരസഭാധ്യക്ഷന്റെ പദവിക്ക് വേണ്ടി നിന്നതുപോലെയാണ്. അങ്ങനെ അദ്ദേഹം അത് ചെയ്തപ്പോൾ തന്റെ കർത്തൃസേവയുടെ സ്ഥാനത്ത് നിന്നും അവൻ മാറുകയും സാത്താൻ അവനെ പിടികൂടുകയും ചെയ്തു. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി, അതായത് ഇപ്രകാരം, ഓ, ഞാൻ വെറുതെ ഇന്ന് രാത്രിയിൽ അവരോടൊപ്പം കുറച്ചു നേരത്തേക്ക് അവരോട്ടൊന്ന് പോകും, ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല, ഞാൻ സ്വല്പം ഒന്ന് കുടിക്കുക മാത്രം ചെയ്യും, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തെ വിട്ടുകളഞ്ഞിരിക്കുന്നു. തിരികെ വരൂ. നിങ്ങൾ കുഴപ്പങ്ങൾക്ക് വേണ്ടിയുള്ള വഴിയൊരുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓ, ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാം പുകവലിക്കും, ഞാനും വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കും. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിന്നും തെറ്റിയിരിക്കുന്നു, അത് ചെയ്യരുത്. നിങ്ങളുടെ അവകാശ ദേശത്തേക്ക് തന്നെ നിൽക്കുക. ഓ, എന്നെ അവരെല്ലാം പഴഞ്ചനെന്നും അപരിഷ്കൃതനെന്നും വിളിക്കുന്നു. അങ്ങനെ വിളിച്ചുകൊള്ളട്ടെ, എങ്ങനെയായിരുന്നാലും അവിടെ തന്നെ നിൽക്കുക. നിങ്ങളുടെ സ്ഥാനമതാകുന്നു, ക്രിസ്തുവിൽ സ്ഥാനപ്പെട്ട് നിൽക്കുക. നവോമി ക്ഷാമത്താൽ ദേശത്തു നിന്നും യാത്ര പുറപ്പെട്ട് ആഹാരം അന്വേഷിച്ചുകൊണ്ട് മോവാബ് ദേശത്തേക്ക് പോയി. അവൾക്ക് അപ്രകാരം ചെയ്യേണ്ടതായിരുന്നില്ല, കാരണം ശേഷമുള്ളവരെല്ലാം യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ താമസിച്ചു. ബേത്ലഹേം എന്ന് വെച്ചാൽ, അതായത് ബേതേൽ, ദൈവത്തിന്റെ ഭവനം എന്ന് അർത്ഥമാകുന്നു, അതായത് സ്തുതികളുടെ ഭവനം. അങ്ങനെ അവരെല്ലാം അവിടെ തന്നെ പാർത്തിരുന്നു. അവൾ അവളുടെ ഭർത്താവിനോടൊപ്പം യാത്ര പുറപ്പെട്ടു പോയി. അവരുടെ രണ്ട് പുത്രന്മാരും മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. എന്നാൽ ദൈവം എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നതിനായി വിധിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരുന്നാലും അത് നടക്കും. ആ കാരണത്താലാണ് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ മുൻകൂട്ടിയുള്ള അറിവിനെയും മുൻനിർണയിക്കലിനെയും ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നത്. അതിനുശേഷം മരണം ആ കുടുംബത്തിലേക്ക് ആഞ്ഞടിക്കുകയും അവർ തിരികെ വരുന്നതായി നാം കാണുന്നു. അത് അവരുടെ പുത്രന്മാരെ കൊല്ലുകയും രണ്ട് മക്കളും മരിക്കുകയും പിതാവ് മരിച്ചു പോവുകയും ചെയ്തു. റൂത്തും ഓർപ്പയും നവമിയും തിരികെ യാത്ര തിരിച്ചു. ഇപ്പോൾ ഇന്ന് രാവിലെ സമയം മൂത്ത സ്ത്രീയായ നവമിയെ ഓർത്തഡോക്സ് സഭയോടും, അതായത് യഹൂദരുടെ യാഥാസ്ഥിതികമായ സഭയോടും, ഒരു അന്യജാതിയായ മോവാബി സ്ത്രീയായ റൂത്തിനെ ക്രിസ്തീയ സഭയായ, അതായത് പുതിയ സഭയോടും താരതമ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ നാല് വ്യത്യസ്തമായ അവസ്ഥയിൽ കൂടി ഇതിനെ സമീപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാനിവിടെ കുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. റൂത്തിന്റെ നിർണയവും അവൾ ഒരു തീരുമാനത്തെ എടുക്കുന്നതും, റൂത്ത് സേവ ചെയ്യുന്നതും, റൂത്ത് വിശ്രമിക്കുകയും റൂത്ത് പ്രതിഫലം ചെയ്യപ്പെടുന്നതുമാണ്. റൂത്ത് തീരുമാനമെടുക്കുകയും റൂത്ത് അവളുടെ തീരുമാനമെടുത്തതിനു ശേഷം റൂത്ത് സേവ ചെയ്യുകയും അതിനുശേഷം റൂത്ത് വിശ്രമിക്കുകയും അതിനുശേഷം റൂത്ത് പ്രതിഫലം പ്രാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ അവരുടെ തിരികെയുള്ള യാത്രയിൽ വെച്ച് അവൾ ഒരു സഭയുടെ മാതൃകയായിരിക്കെ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിരിക്കെ, അതായത് ഓരോ വ്യക്തിയും മുഴുവൻ ക്രിസ്തീയ ദേശത്തെയും പ്രതിനിധീകരിക്കുന്നു. ആ കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ രീതിയിലും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ക്രിസ്തുവിന്റെ മുഴുവൻ ദേഹത്തെയും പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഞാനൊരു സാധാരണക്കാരനായ അംഗമാകുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, അതൊരു പ്രശ്നമല്ല. നിങ്ങൾ ക്രിസ്ത്യാനി എന്ന പേര് നിങ്ങളുടെ മേലെടുക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെയും അവന്റെ സഭയെയും പ്രതിനിധീകരിക്കുന്നു. നിങ്ങൾ അതുപോലെ ജീവിച്ചിരിക്കണം. നിങ്ങൾ മാന്യരായ മനുഷ്യരെ പോലെയും മഹതികളെ പോലെയും ജീവിച്ചിരിക്കണം. ഒരിക്കലും ലൗകികപരമായ കാര്യങ്ങളെ ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല കണ്ണുകളും ആ ഒരൊറ്റ കാര്യത്തെ പ്രതിനിധീകരിക്കുന്നതിനായി നിങ്ങളുടെ മേലായിരിക്കുന്നു. നിങ്ങൾ എത്രമാത്രം ക്ഷീണിച്ചവരായാലും എത്ര കുറഞ്ഞവരായാലും അതൊരു കാര്യമല്ല. നിങ്ങളുടെ അവകാശത്തെ മുറുകെ പിടിച്ചുകൊള്ളുക, കാരണം നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാകുന്നു. റൂത്ത് ഒരു അവിശ്വാസിയായിരുന്നു. അവൾ വിഗ്രഹങ്ങളെ സേവിച്ചിരുന്നു. അതുപോലെ തന്നെ ഓർപ്പയും. അവർ അമ്മായിയമ്മയുടെ കൂടെ മടങ്ങി വരുന്ന വഴിയിലായിരുന്നു. കാരണം യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നും ദൈവം ക്ഷാമം മാറ്റുകയും ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുകയും ചെയ്തു. അവൾ ഏകദേശം 10 വർഷക്കാലത്തോളം അവിടെയായിരുന്നു. ഏകദേശം 10 വർഷക്കാലമെന്ന് ഏദർശയും എന്ന ചരിത്രകാരൻ അതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ അവൾ ദുഃഖത്തോടെ തന്റെ രണ്ട് മരുമക്കളുമായി മടങ്ങി വരികയായിരുന്നു. അവളുടെ ഭർത്താവും അവളുടെ രണ്ട് പുത്രന്മാരും മരിച്ചിരുന്നു. അപ്പോൾ അവൾ തിരിഞ്ഞ് അവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നോടൊപ്പം വരുന്നത്? നിങ്ങൾക്ക് പ്രയാസമല്ലാതെ മറ്റു യാതൊന്നും അവിടെ കിട്ടുകയില്ല. സർവശക്തന്റെ കൈ എനിക്കെതിരായി നീട്ടിയിരിക്കുന്നു. അതിനാൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇസ്രായേൽ എത്ര പ്രാവശ്യം അതങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണെന്നറിയാതെ അത് ചെയ്തിരിക്കണം. യെരുശലേമിനെ പുറത്തായിട്ട് എപ്രകാരം ആ കരച്ചിലിന്റെ ഭിത്തി ഇപ്പോഴും അവിടെയായിരിക്കുന്നു. മന്ദിരത്തിന്റെ പഴയ കല്ലുകളെല്ലാം കൂടി ശേഖരിച്ച് അവർ ഒരു ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നു. യഹൂദരുടെ കൈകൾ കണ്ണുനീർ തുടച്ചും കരഞ്ഞുകൊണ്ട് യഹോവയോട് യാചിക്കുന്നു, യഹോവേ, അവരുടെ നാഴിക ഇപ്പോൾ അടുത്തിരിക്കുന്നു എന്ന് അവർക്കറിയില്ല. ഈ വിലാപത്തിന്റെ ഭിത്തിയിലെ കല്ലുകൾ ഒരിക്കൽ സമാഗമന കൂടാരത്തിൽ വെച്ചിരുന്നു. ദാവീദ് രാജാവ് ഈ കല്ലുകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹോ യഹോവേ, നീ എവിടെയാകുന്നു? അവളുടെ വീണ്ടെടുപ്പുകാരനായ രാജാവ് ഉടനെ തന്നെ തിരികെ വരുന്നുവെന്ന് അവർക്കറിയില്ല. ഒരു പ്രത്യേക സമയം വരെ അവർ തള്ളപ്പെടേണ്ടിയിരിക്കുന്നു. യഹോവയുടെ കരങ്ങൾ എന്റെ മേൽ ഇത്രമാത്രം ക്രൂരമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ മരുമക്കളെ എന്ന് നവോമി അതിശയിച്ചു. സർവശക്തൻ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഞാൻ തള്ളിക്കളയപ്പെട്ടവളാണ്. ഞാൻ എന്തു കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ തള്ളിക്കളയപ്പെട്ടവളാകുന്നു. നോക്കൂ, ദൈവം തന്റെ പദ്ധതിയെ പ്രാവർത്തികമാക്കിയായിരുന്നു. അതെന്ത് തന്നെയായിരുന്നാലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൾ പറഞ്ഞു, നീ നിന്റെ അമ്മയുടെ വീട്ടിൽ വിശ്രമം പ്രാപിക്കേണ്ടതിനായി മടങ്ങിപ്പോകുവിൻ. നിങ്ങളുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നുവല്ലോ. കൂടാതെ നിങ്ങളിപ്പോൾ ചെറുപ്പവും സൗന്ദര്യവതികളുമാണല്ലോ. അതുകൊണ്ട് തിരികെ പോകുവിൻ. നിങ്ങൾ വന്നിടത്തേക്ക് തന്നെ തിരികെ പോയിട്ട് വിശ്രാമം പ്രാപിക്കുക. മരിച്ചവരോട് നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ഭർത്താവിന്റെ മരണശിക്ഷ നിങ്ങൾ ചാരിത്രശുദ്ധിയുള്ളവരായി ജീവിച്ചിരിക്കുന്നു. ഭർത്താവില്ലാത്ത വിധവ സ്ത്രീയായ എന്നോടും നിങ്ങൾ ദയ കാണിച്ചിരിക്കുന്നു. കൂടാതെ ഞാൻ മൂലം നിങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് തിരികെ പോകുവിൻ. നിങ്ങളുടെ വീടുകളിൽ ദൈവം നിങ്ങൾക്ക് വിശ്രമം തരട്ടെ. അപ്പോൾ അവർ ഉച്ചത്തിൽ കരഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് പ്രായമേറിയിരിക്കുന്നു. കൂടാതെ എനിക്കിനിയും പുത്രന്മാരില്ല. അല്ല, അങ്ങനെ ഒരാശി എനിക്കുണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അത് നിങ്ങൾക്ക് എന്തുപകാരമാണ് ചെയ്യുന്നത്? അവർക്ക് പ്രായമാകുവോളം നിങ്ങൾക്ക് അവർക്കായിട്ട് കാത്തിരിക്കാൻ കഴിയുകയില്ലല്ലോ. അത് യഥാർത്ഥത്തിൽ ആ ദിവസങ്ങളിലുള്ള നിയമമായിരുന്നു. അതായത്, ഒരു സഹോദരൻ മരിച്ചുപോയാൽ അടുത്ത സഹോദരൻ ഒറ്റയായിരിക്കെ തന്റെ സഹോദരന്റെ ഭാര്യയെ ഭാര്യയായി എടുത്തിട്ട് തന്റെ സഹോദരന്റെ നാമത്തെ നിലനിർത്തണം. എന്നാൽ അവൾ പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കയില്ലല്ലോ. അതുകൊണ്ട് മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. നിങ്ങൾ താന്താന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കുവീൻ. നിങ്ങളുടെ അമ്മയുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുവീൻ. അപ്പോൾ ഓർപ്പ ശീതോഷ്ണമായ സഭയുടെ മാതൃകയും ആ സഭ ഒരിക്കൽ തുടങ്ങിയും പിന്നീട് അതിന്റെ മുഴുവൻ യാത്രയും പൂർത്തിയാക്കാത്തതുമായ സഭയുടെ മാതൃകയാകുന്നു. അവൾ പറഞ്ഞു, ഇത് കേട്ടിട്ട് വളരെ കൊള്ളാവുന്ന ഒരു കാര്യമാകുന്നു. അങ്ങനെ ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചിട്ട് തിരികെ പോയി. അതൊരു ശീതോഷ്ണമാനായ വിശ്വാസിയുടെ മാതൃകയാണ്. അങ്ങനെയുള്ളവർ യേശുവിനെ മസീഹ എന്ന് വിശ്വസിക്കുകയും അതിനുശേഷം പിന്തിരിഞ്ഞിട്ട് അവൾ വന്നതിലേക്ക് തന്നെ തിരികെ പോകുകയും ചെയ്യുന്നു. കർത്താവിന്റെ നിന്ദിക്കപ്പെട്ടവരായ കുറച്ചുപേരോടൊപ്പം തന്റെ വഴിയെ തെരഞ്ഞെടുക്കുകയും അതിനുശേഷം തിരികെ പിന്തിരിഞ്ഞു പോകുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ളതുപോലെയാകുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെ അവൾ തിരികെ അവളുടെ ദേവന്മാരുടെ അടുക്കിലേക്ക് തിരികെ പോയി. പലപ്പോഴും നാം നമ്മുടെ തുടക്കത്തിലുണ്ടായിരിക്കുന്നതായ ദേവന്മാരുടെ അടുക്കിലേക്ക് തിരികെ പോകാറുണ്ട്. ചിലപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ നമുക്ക് കൺമോഹമുണ്ടായിരിക്കാം. നാം പിന്തിരിഞ്ഞിട്ട് വീണ്ടും മോഹിക്കാൻ തുടങ്ങും. ചിലപ്പോൾ നമുക്ക് മദ്യപാനത്തിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പുകവലിയുടെ വിഗ്രഹങ്ങളും കള്ളം പറയുന്നതിന്റെ വിഗ്രഹങ്ങളും മോഷണത്തിന്റെ വിഗ്രഹങ്ങളും അങ്ങനെ എല്ലാ വിധത്തിലുള്ളതായ വിഗ്രഹങ്ങളും ഉണ്ടായിരിക്കുകയും അതിനുശേഷം സ്നാനപ്പെട്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുകയും ചെയ്തതിനു ശേഷം വീണ്ടും പിന്തിരിഞ്ഞു പോകും. എന്തൊരു ദുഃഖകരമായ കാര്യമാണ്. ഓർപ്പയുടെ പേര് പിന്നെ ഒരിക്കലും അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക. അവളുടെ തീരുമാനത്താൽ അവൾ ഭ്രഷ്ടയാക്കപ്പെട്ടു. ശീതോഷ്ണമാനായ സഭ, അതായത് ശീതോഷ്ണമാനായ വിശ്വാസി, കാരണം അത് ഓരോ വിശ്വാസിയും സഭയെ പ്രതിനിധീകരിക്കുന്നത് പോലെയാണ്. ഓരോ അമേരിക്കക്കാരനും അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നു. ഓരോ ജർമ്മനിക്കാരനും ജർമ്മനിയെ പ്രതിനിധീകരിക്കുന്നു. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. ഇത് ശ്രദ്ധിക്കുക, അവൾ പിന്തിരിഞ്ഞിട്ട് തിരികെ അവൾ കടന്നു വന്നതായ കാര്യങ്ങളിലേക്ക് മടങ്ങി. എങ്ങനെ ഒരു മനുഷ്യൻ, ചിലപ്പോൾ ഒരു പ്രാസംഗികൻ പോലും കർത്താവിന്റെ വഴിയെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ അവനോട് പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് പറയുമ്പോൾ അത് അസംബന്ധമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും പിന്തിരിഞ്ഞു കളയുന്നു, അത് ഓർപ്പയാകുന്നു. അവരോട് യേശു ക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ച് പറയുക, അതായത് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കാരണം വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യുക, എങ്കിൽ പിന്നെ ആകാശത്തിന് കീഴിൽ രക്ഷിക്കപ്പെടാൻ വേറൊരു നാമവുമില്ല. പിന്നെ പെന്തിക്കോസ്ത് ദിവസം പത്രോസ് പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ. അങ്ങനെയാണ് അവർ മോചിക്കപ്പെട്ടത്. എന്നാൽ ഒരു വ്യക്തിക്ക് ജനപ്രീതിയുടെ കാരണത്താൽ ഈ വചനത്തിന്മേൽ തന്റെ ബൈബിളിനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുകയില്ല. എന്നാൽ ജനപ്രീതിയുള്ള കാരണത്താൽ സഭയെ ചുംബിക്കുകയും ഈ സന്ദേശത്തെ ചുംബിക്കുകയും ക്രിസ്തുവിനെ ചുംബിച്ചിട്ട് വിടവാങ്ങുകയും എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരികെ പോകുകയും ചെയ്യും. ഓർപ്പ ചീതോഷ്ണവതിയായിട്ട് ഭ്രഷ്ടയാക്കപ്പെട്ടു. എന്നാൽ ഹോ, ആ റൂത്തിനെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. അവൾക്കൊരു തീരുമാനമെടുക്കേണ്ടിയിരുന്നു, എനിക്കൊരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ഒരു തീരുമാനത്തെ എടുക്കാതെ ഇന്ന് രാവിലെ സമയം നിങ്ങൾ ഒരിക്കലും ഈ വാതിലിന് വെളിയിൽ പോകുകയില്ല. ഒന്നുകിൽ ഒരു നല്ല മനുഷ്യനോ നല്ല സ്ത്രീയോ ആയിട്ടോ, അല്ലെങ്കിൽ ഒരു കൊള്ളരുതാത്ത മനുഷ്യനോ ഒരു സ്ത്രീയോ ആയിട്ടല്ലാതെ ഇന്ന് നിങ്ങൾ ഈ മുറിവിടുകയില്ല. ഇതിനെ നിരസിക്കുന്നത് നിങ്ങളെ കൂടുതൽ വഷളാക്കും. അടുത്ത പ്രാവശ്യം അതിലേക്ക് കടക്കാൻ അത് കൂടുതൽ പ്രയാസമുളവാക്കും, അല്ലെങ്കിൽ പിന്നെ പുറത്തു പോകുന്നതായിരിക്കും നല്ലത്. അവളുടെ ജീവിതത്തിൽ ഒരു പ്രകടനത്തിന്റെ സമയം വന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പ്രകടനത്തിന്റെ സമയം വരുന്നു. റൂത്തിന് ഒരു തീരുമാനമെടുക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, അതായത് അവളുടെ അമ്മാവിയമ്മ അവളോട് പറഞ്ഞു, നിന്റെ സഹോദരി ചെയ്തതുപോലെ നീയും നിന്റെ ദേവന്മാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോക. ആ ശീതോഷ്ണമതിയെ പോലെ നീയും മടങ്ങിപ്പോയിക്കൊള്ളുക. എന്തുകൊണ്ടാണ് നീ തിരികെ പോകാത്തത്? സുവിശേഷ പ്രാസംഗികരെ, നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക. എന്നാൽ ഒരു നേരായ പ്രാസംഗികൻ അതൊരു കൂട്ടം ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടിട്ട് പറയും, നീ നിന്റെ തീരുമാനത്തെ എടുത്തുകൊള്ളുക, നീ നിന്റെ സ്വന്തം കാലിന്മേൽ നിൽക്കുക. എന്നാൽ ശീതോഷ്ണവാനായ വീര്യമില്ലാത്തതായ അകത്തും പുറത്തും കിടക്കുന്ന ഒരുവൻ അപ്രകാരം പറയുകയില്ല. ഒരു യഥാർത്ഥവാനായ ദൈവത്തിന്റെ ദാസൻ അത് നിങ്ങളുടെ മടിയിലേക്ക് വയ്ക്കും, എന്നിട്ട് പറയും, നിങ്ങളുടെ തീരുമാനത്തെ എടുത്തുകൊള്ളുക. റൂത്ത് പറഞ്ഞു, നീ പോകുന്നിടത്ത് ഞാനും പോരും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ ജീവിക്കുന്നിടത്ത് ഞാനും ജീവിക്കും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. അവിടെയാണ് യഥാർത്ഥമായ തീരുമാനം. കർത്താവെ, ഞാൻ നിന്നെ എന്റെ സ്വന്തം രക്ഷിതാവായി എടുക്കും. തിരുവെഴുത്ത് എന്നോട് പറയുകയാണ്, മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ, എങ്കിൽ ഞാനത് ചെയ്യും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കണമെന്ന് തിരുവെഴുത്ത് എന്നോട് പറഞ്ഞു, എങ്കിൽ ഞാനത് ചെയ്യും. തിരുവെഴുത്തേനോട് പറയുകയാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ, എങ്കിൽ ഞാനത് വിശ്വസിക്കും. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ഞാൻ തിരുവെഴുത്തിനെയും ദൈവത്തെയും അവൻ അതിൽ എന്തെഴുതിയിരിക്കുന്നുവോ അവൻ എന്താകുന്നുവോ അതിൽ ഞാനത് സ്വീകരിക്കും. അതാണ് യഥാർത്ഥമായ റൂത്ത്. അവൾ അവളുടെ തീരുമാനത്തെ എടുത്തു. അവൾക്കൊന്നുകിൽ തിരികെ പോകണം, അല്ലെങ്കിൽ മുമ്പോട്ട് പോകണം. ഇന്ന് രാവിലെ സമയം നാമം അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. തിരികെ മടങ്ങുക, അല്ലെങ്കിൽ മുമ്പോട്ട് പോകുക. ഒരിക്കലും തിരികെ പോകരുത്, നമുക്ക് മുമ്പോട്ട് തന്നെ പോകാം. റൂത്ത് ഇപ്പോൾ ഒരു വിശ്വാസിയുടെ മാതൃകയാകുന്നു. ഒരു വിശ്വാസി എന്നാൽ എന്താകുന്നു? ഒരു വിശ്വാസി, അത് സ്ത്രീയായാലും പുരുഷനായാലും, അവർ ലോകത്തിൽ നിന്നും കടന്നു വരുമ്പോൾ അവർ ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. സമാജത്തിൽ പുകവലിക്കുകയും മദ്യപിക്കുകയും ചീട്ടുകളിക്കുകയും മറ്റുമെല്ലാം ചെയ്യുന്ന സ്ത്രീകൾ, കൂടാതെ എല്ലാ രീതിയിലുമുള്ള അസാധാരണമായ വസ്ത്രധാരണങ്ങളും ഒരു തരത്തിലുള്ള പറക്കം പക്ഷിയെ പോലെയും അവർ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ മാറിയിരിക്കുന്നു. ദൈവത്തോടൊപ്പം പോകാനായി അവൾ അവളുടെ തീരുമാനത്തെ എടുത്തിരിക്കുന്നു. അപ്രകാരമുള്ള സംഗതികളിൽ വിശ്വസിക്കാത്തവരായ ഒരു കൂട്ടം ജനങ്ങളിലേക്ക് അവൾ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു. അവൾ ഒരു അപരിചിതയായിരിക്കുന്നു. ഒരു തീർത്ഥാടകയെ പോലെ അവൾക്ക് ദൈവത്തോടൊപ്പം നടക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ആചാരത്തെക്കുറിച്ച് അവൾക്ക് യാതൊന്നും അറിയില്ല. അവൾ അപരിചിതയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് റൂത്തിന് അറിയില്ല. എന്നാൽ അതായിരുന്നു റൂത്തിന് ചെയ്യേണ്ടിയിരുന്നത്. അതാണ് നിങ്ങൾക്കും ചെയ്യേണ്ടത്. അതാണ് എനിക്കും ചെയ്യേണ്ടത്. ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടു. ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ എന്റെ ആൺകുട്ടികാരും പെൺകുട്ടികാരും എല്ലാവരും എന്നെ താഴ്ത്തിക്കളഞ്ഞു. ഞാൻ അവനെ സ്നേഹിക്കുന്നതായ ഒരു കൂട്ടം പരിശുദ്ധാത്മ ഉള്ളതും ദൈവത്തിൽ വിശ്വസിക്കുന്നവരുമായവരുടെ കൂട്ടത്തിലേക്ക് കടന്നു ചെന്നു. ആ സഭയിലുള്ള പെൺകുട്ടികൾ ഇതിനു മുമ്പ് ഞാൻ പോയിക്കൊണ്ടിരുന്നതായ പെൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടവരായിരുന്നു. അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യസ്തതയുണ്ടായിരുന്നു. അവർ അപരിചിതരും കൂടാതെ എനിക്കവരെ ഭയവുമായിരുന്നു. അവർ വ്യത്യസ്തരായ ജനങ്ങളായിരുന്നു. റൂത്തിനും അത് തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അവളുടെ സ്വന്തപ്പെട്ടതിൽ നിന്നും മറ്റൊരു കൂട്ടം ജനങ്ങളുടെ അടുക്കിലേക്ക് വരേണ്ടിയിരുന്നു. അവൾ തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. അവൾ ഒരു തീരുമാനമെടുത്തിരുന്നു. കൂടാതെ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് എടുക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ലോകപരമായ കാര്യങ്ങളിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ നിങ്ങൾ ദൈവത്തോടൊപ്പം മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലോകത്തെ പോലെയും ലോകത്തിലുള്ളവരെ പോലെയും പെരുമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ക്രിസ്തുവിനെ ചുംബിച്ചിട്ട് വിട പറഞ്ഞ് തിരികെ പോവുക. എന്നാൽ നിങ്ങൾ കർത്താവിന്റെ നിന്ദിക്കപ്പെട്ടവരുടെ കൂടെയുള്ള വഴിയെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. ബാക്കിയുള്ള ലോകക്കാർ പറയുന്നത് എന്താണെന്ന് പരിഗണിക്കാതെ നിങ്ങൾ അവനെ മുറുകെ പിടിച്ചുകൊള്ളുക. അതെങ്ങനെയാണെന്നാൽ, അതായത് ദൈവം അതിപ്രകാരം പറഞ്ഞിരിക്കുന്നു, അത് സത്യമാകുന്നു, ഞാനത് വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിൽ എനിക്കത് കഴിഞ്ഞില്ലെന്ന് വരികിലും ദൈവം അപ്രകാരം അത് പറഞ്ഞിരിക്കുകയും ഞാനത് വിശ്വസിക്കുകയും അതിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. ആ പ്രകാരമാണ് അവൾ നവോമിയോട് ചെയ്തത്. ഞാൻ നിന്നെ വിടുകയില്ല, നീ പോകുന്നിടത്ത് ഞാനും പോകും, നിന്റെ ജനം എന്റെ ജനമായിരിക്കും. അവർ പെരുമാറുന്ന അതേ രീതിയിൽ ഞാനും പെരുമാറും. അവർ ചെയ്യുന്ന അതേ രീതിയിൽ ഞാനും ചെയ്യും. അവർ ഭക്ഷിക്കുന്ന അതേ രീതിയിൽ ഞാനും ഭക്ഷിക്കും. നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. നീ അടക്കപ്പെടുന്നിടത്ത് ഞാനും അടക്കപ്പെടും. ഞാൻ എവിടെയെങ്കിലും തെറ്റിയാൽ ദൈവം അതിനൊത്തവണ്ണം എന്നോട് ചെയ്യട്ടെ. അതാണ് വാസ്തവത്തിലുള്ളതായ കപടമില്ലാത്ത തീരുമാനം. ദൈവം തന്റെ സഭയിൽ നിന്നും കപടമില്ലാത്ത തീരുമാനങ്ങളെ ആഗ്രഹിക്കുന്നു. ശരി കർത്താവെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ട് എനിക്ക് വേണ്ടി ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ന ഇന്ന പ്രകാരമൊക്കെ ചെയ്യാമെന്ന് നിങ്ങൾ പറയും. അതൊരു തീരുമാനമല്ല. ദൈവമേ, നീ എന്നോട് എങ്ങനെയെല്ലാം ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. എങ്ങനെയൊക്കെ ആയാലും ഞാൻ പോകും. ഞാൻ മരിച്ചു പോകുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമല്ല. ജീവിച്ചാലും അല്ലെങ്കിൽ മരിച്ചാലും അല്ലെങ്കിൽ എന്തു തന്നെ ആയിരുന്നാലും അവരെന്നെ പരിഹസിച്ചാലും എന്നെ കളിയാക്കിയാലും അത് യാതൊരു വ്യത്യാസം ഉളവാക്കുന്നില്ല. എങ്ങനെയെല്ലാം ആയാലും ഞാൻ നിന്നെ തന്നെ പിന്തുടരും. അതാണ് കപടമില്ലാത്ത തീരുമാനം. ആദ്യപ്രകാരം റിബേക്ക ഇസഹാക്കിനെ കാണുന്നതിന് പോലും മുമ്പ് ഒരു നിർണയമെടുത്തതുപോലെയാണ്. അവളുടെ മാതാപിതാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ, അവൾ തന്നെ ഉത്തരം പറയട്ടെ. അവൾക്ക് പ്രായമുണ്ടല്ലോ, അവൾ തന്നെ ഉത്തരം പറയട്ടെ. ഞാൻ പോകുന്നു എന്നവൾ ഉത്തരം പറഞ്ഞു. കപടമില്ലാത്ത തീരുമാനമാണ്. പെട്ടെന്നാണ് അവൾ അതെടുത്തത്. അവളുടെ തീരുമാനത്തോട് അവൾ പറ്റി നിന്നു. അതുതന്നെയാണ് റൂത്തും ചെയ്തത്. എന്നാൽ ഓർപ്പ തിരികെ പോയി. അവൾ യാത്ര തുടർന്നു. രൂത്തൻ അവളുടെ ഹൃദയത്തിൽ അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ അത് സഭയുടെ ഒരു മാതൃകയാകുന്നു. നാം അബ്രഹാമിനെ പോലെ യാത്ര തുടരുന്നു. അന്യദേശത്ത് പരദേശികളുടെ ഇടയിൽ നാം തീർത്ഥാടകരാകുന്നു. അങ്ങനെ അവൾ യാത്ര തുടർന്നിട്ട് അവസാനം നവോമി അവളെ കൊണ്ടുവന്നതായ സ്ഥലത്ത് അവളെത്തി. അവിടെ എന്താണ് അവൾ കണ്ടുപിടിച്ചത്? എല്ലാവരും അവളുടെ പുറത്ത് തട്ടിക്കൊണ്ട്, റൂത്ത്, നീ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നായിരുന്നു. അവൾക്കെന്തോ പൊരുത്തക്കേട് തോന്നി. അവൾക്കെന്തോ ദുഷ്ടത പോലെ തോന്നി. അവൾ അവിടെ കുഴപ്പം കണ്ടെത്തി. പ്രാസംഗികർ നിങ്ങളോട് പറയും, അതായത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സുഖ സൗകര്യങ്ങളുടെ പൂവുകൊണ്ടുള്ള കിടക്കയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്നുകിൽ അവർ നിങ്ങളെ ചതിക്കുകയോ അല്ലെങ്കിൽ അവൻ ഒരിക്കലും സ്വയമായിട്ട് ആ അനുഭവത്തെ സ്വീകരിച്ചിട്ടുമില്ല. ലോകം നിങ്ങളെ വെറുക്കുന്നു. ജനങ്ങൾ നിങ്ങളെ വെറുക്കും. നിങ്ങൾക്ക് കർത്താവിന്റെ നിന്ദിക്കപ്പെട്ടവരായ ചെറിയ കൂട്ടത്തോടൊപ്പം ആ വഴിയെടുക്കുകയും പരിഹസിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും അല്ലെങ്കിൽ അങ്ങനെ എന്തും ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് വ്യത്യസ്തതയുള്ളവനാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾ മറ്റൊരു രാജ്യത്ത് ജന്മമെടുത്തിരിക്കുന്നു. ഇത് കണ്ടിട്ട് അത്രമാത്രം ചേർച്ചയുള്ളതാകയാൽ ഞാൻ വീണ്ടും ഇത് എടുത്തു പറയുകയാണ്. എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ക്രിസ്ത്യാനികളായ സ്ത്രീകൾ മറ്റു സ്ത്രീകളെ പോലെ വസ്ത്രധാരണം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നാം എല്ലാം അമേരിക്കക്കാരാണ്, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല. എങ്കിൽ നാം ആരാണ്? ഞാൻ പറഞ്ഞു, നാം ജർമ്മനിക്കാരോ ഫ്രഞ്ചുകാരോ ബെൽജിയംകാരോ സ്വിസ്സുകാരോ ആഫ്രിക്കക്കാരോ അല്ലെങ്കിൽ അമേരിക്കക്കാരോ ഇവയിൽ യാതൊന്നുമേ അല്ല. എന്നാൽ പിന്നെ നാം എന്താകുന്നു? ഞാൻ പറഞ്ഞു, നാം ക്രിസ്ത്യാനികളാകുന്നു. അമേരിക്കക്കാരൻ അമേരിക്കക്കാരനെ പോലെ പെരുമാറുന്നു, ജർമ്മനിക്കാരൻ ജർമ്മനിക്കാരനെ പോലെ പെരുമാറുന്നു. എന്തുകൊണ്ടെന്നാൽ അത് അവരുടെ സ്വരാജ്യപരമായ ആത്മാവാകുന്നു. നമുക്ക് നമ്മുടേതായ ദേശത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. അത് സ്വർഗസ്ഥനായ ദൈവത്തിൽ നിന്നും വരുന്ന പരിശുദ്ധാത്മാവാകുന്നു. അത് നിങ്ങളെ അതുപോലെ പെരുമാറാനും നിങ്ങളെ തന്നെ അവിടെ സ്വർഗത്തിലുള്ളവരെ പോലെ പെരുമാറാനും ഇടയാക്കുകയും ചെയ്യുന്നു. കാരണം നാം വേറൊരു ലോകത്തിൽ നിന്നാണ്. നാം അമേരിക്കയിലാണ് ജീവിക്കുന്നത്, അതൊരു സത്യമാകുന്നു. എന്നാൽ അത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതായ പ്രാണൻ, അതായത് നമ്മുടെ സ്വഭാവം, അത് മുകളിൽ നിന്നുമാണ്. നാം മുകളിൽ നിന്നും ജീവിക്കുന്നു. കാരണം നാം മുകളിൽ നിന്നും ജനിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ക്രിസ്ത്യാനികളും മുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ താഴെ നിന്നുമല്ല, ഞാൻ മുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ താഴെ നിന്നുമായിരുന്നെങ്കിൽ എന്റെ സേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം മേലിൽ നിന്നുമാണ്. അതുപോലെ തന്നെയാണ് ദൈവരാജ്യത്തിലേക്ക് വീണ്ടും ജനിക്കപ്പെട്ട ഓരോരുത്തരും അവൻ മേലിൽ നിന്നുമാകുന്നു. ഇപ്പോൾ നാം ഇതിനെ തുടർന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു നിരാശയിലേക്ക് കടന്നു വരുന്നതായി നാം കാണുന്നു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിലേക്ക് ലഭിക്കുമ്പോൾ ഒരു നിരാശയിലേക്കാണോ നിങ്ങൾ ചെന്നെത്തുന്നത്? തീർച്ചയായും അത് തന്നെയാണ് സംഭവിച്ചത്. എനിക്കെങ്ങനെയാണ് പറ്റിയത്? അതായത് കളിയാക്കുകയും പരിഹസിക്കുകയും അങ്ങനെയെല്ലാം ആകുന്നു. എങ്കിൽ ശ്രദ്ധിക്കുക, ജീവിതം അവൾക്ക് വളരെ കഷ്ടപ്പെട്ടതായിരുന്നു. കൂടാതെ നിങ്ങളൊരു ക്രിസ്ത്യാനിയായതിനു ശേഷം അത് കഠിനമായി തീരുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉല്ലാസങ്ങളിൽ നിന്നും ലൌകികപരമായ ആനന്ദങ്ങളിൽ നിന്നും ദൈവത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട മറ്റൊരു ജീവിതത്തിന് നിങ്ങളെ തന്നെ അനുയോജ്യമാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വശത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വീണ്ടും അനുയോജ്യമാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളെയും ബഹുമാനിക്കപ്പെടുകയും അവളെ നോക്കി കളിയാക്കുന്ന ജനങ്ങളെയും അവളെ പരിഹസിക്കുകയും കൂടാതെ ധാരാളമായി ഭക്ഷിക്കുവാനുള്ള ആ ദേശത്ത് റൂത്തിന് അവളെ തന്നെ അനുയോജ്യമാക്കേണ്ടിയിരുന്നു. അങ്ങനെയുള്ള ആ ദേശത്ത് അവൾക്ക് തിന്നുന്നതിനു വേണ്ടി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ അവൾ ചെന്ന് പറക്കി. അവളുടെ പട്ടയിൽ അത് ശേഖരിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് പൊടിച്ചതിൽ നിന്നും അപ്പമുണ്ടാക്കി അവളും അവളുടെ അമ്മാവിയമ്മയും തിന്നു. അവൾ കാലാപിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ അവളുടെ തീരുമാനം എടുത്തു എന്നവർ അറിഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് അവളുടെ തീരുമാനമെടുക്കലായിരുന്നു. അതിനുശേഷം അടുത്തതായി അവൾക്ക് ചെയ്യേണ്ടിയിരുന്നത് സേവ ചെയ്യുക എന്നതായിരുന്നു. അത് തന്നെയാണ് സഭയ്ക്കും ചെയ്യേണ്ടിയിരിക്കുന്നത്. സഭ തന്റെ തീരുമാനത്തെ എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ദൈവത്തെ അവന്റെ പദ്ധതിക്കനുസരിച്ച് അവന്റെ ബ്ലൂ പ്രിന്റിനനുസരിച്ച് സേവ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ദൈവത്തെ സേവിച്ചിരിക്കണം. റൂത്ത് ഒരു തീരുമാനമെടുത്തു. ഇപ്പോൾ അവളെടുത്ത തീരുമാനമനുസരിച്ച് റൂത്ത് സേവ ചെയ്യുകയാണ്. ഒരു നിമിഷം ശ്രദ്ധിക്കുക. ഇപ്പോൾ അവൾ കാലപിറക്കുന്നതിനായി വയലിലേക്ക് പോയി. അവളുടെ അമ്മ അവളോട് പറഞ്ഞിരുന്നു, ഇത് പഴയ നിയമം പുതിയ നിയമത്തോട് പറയുന്നതാണെന്ന് നിങ്ങൾക്കറിയാമോ? അവളുടെ അമ്മ അവളോട് പറഞ്ഞു, അതായത് നമുക്കൊരു ബന്ധുക്കാരനുണ്ട്, അവന്റെ പേര് ബോവാസ് എന്നാണ്. അദ്ദേഹം ഒരു ധനികനായ മനുഷ്യനാണ്. കൂടാതെ അദ്ദേഹം അടുത്ത ചാർച്ചക്കാരനാണ്. നീ അവന്റെ വയലിലേക്ക് പോകുക. നീ വേറൊരു വയലിലേക്ക് തന്നെ പോകരുത്, അവന്റെ വയലിലേക്ക് മാത്രം പോകുക. ഇതപ്രകാരം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് പോലെയാണ്. അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സഭയിലെ പുസ്തകങ്ങളിലേക്കോ ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യോത്തര രീതിയിലുള്ള ശിക്ഷണങ്ങളിലേക്കോ പോകരുത്. എന്നാൽ ദൈവത്തിന്റെ വയലിലെ പഴയ നിയമത്തിലേക്ക്, അതായത് ബൈബിളിലേക്ക് പോകുക. ഞങ്ങൾ ഇത് പറയുമെന്നോ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അത് പറയുമെന്നോ ഞങ്ങൾക്ക് ഇതൊക്കെയുണ്ട് എന്നും മറ്റും പറയരുത്. ആ വയലിൽ തന്നെ നിൽക്കുക, അതിലേക്ക് തന്നെ പോകുക. കാരണം അവൻ ഏറ്റവും അടുത്ത ബന്ധുക്കാരനാകുന്നു. ദൈവത്തിന്റെ വചനമായ പഴയ നിയമം പുതിയ നിയമത്തിന്റെ അടുത്ത ബന്ധുക്കാരനാകുന്നു. പഴയ സഭ എന്നത് പുതിയ സഭയുടെ, ക്രിസ്ത്യാനിയുടെ, ഒരു വിശ്വാസിയുടെ അമ്മയാകുന്നു. വേറൊരു വയലിലേക്ക് പോകരുത്. അവന്റെ വയലിൽ തന്നെ നിന്നുകൊള്ളുക. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അവന്റെ കൃപ നിന്റെ മേലുണ്ടാകും. അങ്ങനെ ഒരു ദിവസം അവൾ വയലിലായിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനും ധനവാനുമായ ബോവാസ് എന്ന പേരോടുകൂടിയ വ്യക്തി, ഒരു ഭരണാധിപനും സാമ്പത്തികവനുമായ അദ്ദേഹം അതുവഴി കടന്നു വന്നു, അവളെ കണ്ടു. ഹോ, അവനവളെ കണ്ടപ്പോൾ അവൻ അവളോട് സ്നേഹത്തിലായി. അവൾ വളരെ അത്ഭുതവതിയായ ഒരു സ്ത്രീയാണെന്ന് അവന് തോന്നി. അദ്ദേഹത്തിന് അവളുടെ സ്വഭാവത്തെ ഇഷ്ടപ്പെട്ടു. നീ ഉത്തമ സ്ത്രീയാണെന്ന് എനിക്കും എന്റെ ജനങ്ങൾക്കും അറിയാം എന്നവൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവുമല്ലോ. അവളുടെ തീരുമാനത്തെ വൃത്തിയായും നല്ലതായും അവൾ വെച്ചു. ആ ദേശത്തേക്ക് വന്ന് എങ്ങനെ ജീവിക്കുമെന്നും എന്തു ചെയ്യുമെന്നും അവൾ പറഞ്ഞ അതേപോലെ തന്നെ അവൾ ചെയ്തു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നവർ പറയും, നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഞങ്ങൾക്കറിയാം, നീ ദൈവപുരുഷനാണെന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഇടയാളങ്ങളെ ആർക്കും ചെയ്യാൻ കഴിയുകയില്ല. അതാണ് നിക്കോദിമോസ് യേശുവിനോട് പറഞ്ഞത്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്നും ഉപദേഷ്ടാവായി വന്നിരിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് അവരുടെ ഹൃദയത്തിലെ അതേ വിചാരങ്ങളെ വിവേചിച്ചുകൊണ്ടിരുന്നു. ഒരു സ്ത്രീ അവന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് എന്റെ വസ്ത്രം തൊട്ടതാറെന്ന് ചോദിച്ചു. അവരെല്ലാം നിഷേധിച്ചു പറഞ്ഞു. അവൻ ചുറ്റുപാടും ശ്രോതാക്കളുടെ പിറകിലേക്ക് നോക്കിയിട്ട്, നിങ്ങൾ രക്തസ്രാവമുള്ളവളായ സ്ത്രീയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് അവളോട് പറഞ്ഞു. ദൈവം തന്റെ കൂടെ ഇല്ലെങ്കിൽ മറ്റാർക്കും ഇതുപോലെ ചെയ്യാൻ കഴിയുകയില്ല. നീ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു എന്നവർ പറഞ്ഞു. ഞങ്ങൾക്ക് നിന്നെ സ്വീകരിക്കാൻ കഴിയുകയില്ല, കാരണം ഞങ്ങൾ സഭയിൽ നിന്നും ചവിട്ടി പുറത്താക്കപ്പെടും. നോക്കൂ സഹോദരൻ വെസ്റ്റ്, ആ ഒട്ടിച്ചേർത്ത മുന്തിരിവള്ളി ഇതാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അവർ നിങ്ങളെ ചവിട്ടി പുറത്താക്കിക്കളയും. എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീ യഥാർത്ഥമായി മുന്തിരിവള്ളിയിൽ നിന്നുമാണ് വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ക്രിസ്തു മുന്തിരിവള്ളിയും നാം ശാഖകളും അത്രേ. നമുക്കതറിയാം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിലുള്ളതായ അതേ ജീവൻ തന്നെ നിങ്ങളിലുമാകുന്നു. അതുതന്നെയാണ് രൂത്തിലും ബോവാസിലും കണ്ടത്. അതായത് ഒരു കപടമില്ലാത്ത നിർണയം അവൾ എടുത്തിരുന്നു. അതായത് ഒരു ഉത്തമയായ സ്ത്രീയായിട്ട് അവൾ അവിടെ നിന്നിരുന്നു. അങ്ങനെ അവൻ അവളുമായി സ്നേഹത്തിലായി. ഇപ്പോൾ പഴയ സഭയായ നവമി തന്റെ മതത്തിലുള്ള എല്ലാ വ്യവസ്ഥകളെക്കുറിച്ചും രൂത്തിനോട് വിശദീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിപ്രകാരം പഴയ നിയമം പുതിയ നിയമത്തിന്റെ നിഴൽ പോലെയാണ്. ഇപ്പോൾ ഈ കഥയെക്കുറിച്ച് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിഴലുകളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമം പുതിയ നിയമത്തെ വിശദീകരിക്കുന്നു എന്നത് നിങ്ങൾ ഇത് വായിക്കുകയാണെങ്കിൽ കാണാം. കാരണം അത് വരുവാനുള്ളതിന്റെ മുന്നറിയിപ്പാണ്. ഇപ്പോൾ ഞാൻ ആ ചുവരിന്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ, കൂടാതെ ഞാൻ എന്നെ സ്വയം കണ്ടിട്ടില്ല എന്നും ഇരിക്കട്ടെ, എങ്കിൽ ഞാൻ അവിടെ എന്റെ നിഴലിനെ കാണുന്നു. ഞാൻ കാഴ്ചയ്ക്ക് എപ്രകാരമുള്ളതെന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ഭാവന എനിക്ക് അതിൽ കൂടെ അറിയാൻ കഴിയും. പുതിയ നിയമം എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പഴയ നിയമം വായിക്കുക, നിങ്ങൾക്കതിന്റെ നിഴൽ അവിടെ കാണുവാൻ കഴിയും. എങ്കിൽ പിന്നെ പുതിയ നിയമം വരുമ്പോൾ, ഓ തീർച്ചയായും ഇതാകുന്നു അത് എന്ന് നിങ്ങൾ പറയും. എബ്രായർക്ക് എഴുതിയ പുസ്തകത്തിലേക്ക് പോയി അങ്ങനെ നോക്കുകയാണെങ്കിൽ പൗലോസ് അതിനെ വിശദീകരിക്കുന്നത് കാണാം. ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നവമി റൂത്തിനോട് പറഞ്ഞു, അതായത് അവൻ നമ്മുടെ അടുത്ത ബന്ധുക്കാരനാണ്, നിനക്ക് അവന്റെ ദയെ കിട്ടിയാൽ നിനക്ക് വിശ്രാമവും കിട്ടും. ഹോ ദൈവമേ, നിനക്ക് അവന്റെ ദയെ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് വിശ്രാമം കിട്ടും. ബോവാസ് ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. അവൻ എല്ലാത്തിന്റെയും അവകാശിയാണ്. അവൻ കൊയ്ത്തിന്റെ യജമാനനാകുന്നു. അങ്ങനെ എപ്രകാരം ബോവാസ് തന്റെ വാഹനത്തെ വയലിന് ചുറ്റുമായി ഓടിച്ചുകൊണ്ട് വരികയും അവന്റെ കണ്ണുകൾ റൂത്തിന്മേൽ പതിയുകയും ചെയ്തു. അവൻ യജമാനനായിരുന്നു. അവൻ കൊയ്ത്തിന്റെ യജമാനനാകുന്നു. കൂടാതെ അവന്റെ സന്നിധിയിൽ അവൾ കൃപ പ്രാപിക്കുകയും ചെയ്തു. അതുതന്നെയാണ് സഭയും ഇന്ന് ചെയ്യുന്നത്. കൊയ്ത്തിന്റെ യജമാനൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ വലിയ കെട്ടിടങ്ങളെയോ വലിയ പള്ളികളെയോ വളരെ നല്ലതായി പരിശീലിക്കപ്പെട്ട ഗായക സംഘത്തെയോ അവൻ നോക്കുന്നില്ല. അവൻ വ്യക്തികളെയാണ് നോക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയും കവടമില്ലാത്ത തീരുമാനങ്ങളെയും എടുത്തിരിക്കുന്ന പുരുഷനെയും സ്ത്രീകളെയുമാണ് അവൻ നോക്കുന്നത്. അവരെ തന്നെ സ്വയം സേവകരായിട്ട് വിശദീകരിച്ചവരെയാണ് അവൻ നോക്കുന്നത്. ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. അതിലെ ഓരോ വചനത്തെയും ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ വചനം എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അതിനോടൊപ്പം നിൽക്കുന്നു. അത് നിന്റെ വചനമാകുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഓരോ വചനത്തെയും ഞാൻ വിശ്വസിക്കുന്നു. കൊയ്ത്തിന്റെ യജമാനൻ അങ്ങനെയുള്ളവരെയാണ് നോക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് അവൻ ആവശ്യം. അങ്ങനെ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെയാണ് തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതിനായി അവൻ ആവശ്യമുള്ളത്. വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ തൃപ്തരാക്കപ്പെടും. ഇന്ന് അങ്ങനെയുള്ള സഭയാണ് അവൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം എന്തോ അപമാനകരമായ ഒരു കാര്യം ചെയ്യുവാനായി അവളോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവൾ അത് ചെയ്യുന്നതിന് തയ്യാറായിരുന്നു. കാരണം അവൾ അവളുടെ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. ഒരു വിശ്വാസിയുടെ എത്രമാത്രം പരിപൂർണമായ ഒരു മാതൃകയാണിത്. നവമി എന്ന പഴയ സഭ അവളോട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ നീ അവിടേക്ക് പോകുക. ഇത് യവക്കൊയ്ത്തിന്റെ കാലമാകുന്നു. ഓ, എത്രമാത്രം മനോഹരമായ ഒരു ചിന്താ വിഷയമാണിത്. നമുക്കിതിൽ തന്നെ തങ്ങി നിൽക്കാൻ കഴിയും. നവമിയും റൂത്തും യവക്കൊയ്ത്തിന്റെ ആരംഭത്തിലാണ് അവിടേക്ക് വന്നത്. യവക്കൊയ്ത്തിന്റെ കാലം എന്നത് ആഹാരത്തിന്റെ സമയമാണ്. അതായത് പുതിയ ആഹാരം ആ സമയത്താണ് കൊടുത്തിരുന്നത്. സഭ 2000 വർഷത്തോളമായിട്ട് വിഗ്രഹാരാധനയുടെ ഉപദേശങ്ങളിലും മറ്റും കൂടി കടന്നുപോയിട്ട് ഈ അവസാന നാളുകളിൽ, യവക്കൊയ്ത്തിന്റെ നാളുകളിൽ, അതായത് ജീവന്റെ പുതുമയുടെ സമയത്ത്, പുതിയ അപ്പത്തിന്റെ സമയത്ത്, സ്വർഗത്തിൽ നിന്നുമുള്ള തേനിന്റെ സമയത്ത് എത്തിയിരിക്കുന്നു. റൂസൽ അതിനെക്കുറിച്ച് തേൻ കൊണ്ട് പതിഞ്ഞപ്പം എന്നതിനെ വിളിക്കുന്നു. ഇതാകുന്നു സ്വർഗത്തിൽ നിന്നുമുള്ള അപ്പം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മണ്ണ തിന്നു, അവരെല്ലാം മരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. ആരെങ്കിലും ഈ അപ്പം തിന്നുകയാണെങ്കിൽ അവൻ ഒരു നാൾ മരിക്കയില്ല. അങ്ങനെ സഭ ഈ അവസാന നാളുകളിൽ ഇപ്പോൾ യവക്കൊയ്ത്തിന്റെ സമയത്തേക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ഒരു അന്യജാതിക്കാരിയായ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഓടിപ്പോയി കളഞ്ഞ റൂത്തിനെ ഒരു മണവാട്ടിയായി സ്വീകരിക്കപ്പെടാനായി കൊണ്ടുവന്നിരിക്കുന്നു. ക്രിസ്തുവും യവക്കൊയ്ത്തിന്റെ അതേ സമയത്താണ് വന്നിരിക്കുന്നത്. അവൻ പറഞ്ഞു, ഇപ്പോൾ നിന്റെ വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. ഇവിടെ നിന്റെ വസ്ത്രം ഊരിക്കളയുക എന്നല്ല, ഇന്നത്തേതുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ എത്രമാത്രം പരസ്പര വിരുദ്ധമായ കാര്യമാണ്. നീ അവനെ കാണാൻ പോകുമ്പോൾ നിന്റെ വസ്ത്രം ധരിച്ചുകൊള്ളുക. അവൻ ഇന്ന് രാത്രിയിൽ കളത്തിൽ യവൻ തൂറ്റുവാൻ പോകുകയാണ്. നിന്റെ വസ്ത്രം ധരിച്ച് അവിടേക്ക് പോയിട്ട് അവനെ കണ്ടുമുട്ടുന്നതിനായി നിന്റെ പുതപ്പം കൊണ്ട് നിന്നെ തന്നെ മൂടിക്കൊള്ളുക. ഇന്ന് അവർ സ്വയം അവരെ തന്നെ വസ്ത്രം അഴിച്ചു കളയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളെ തന്നെ മൂടിക്കൊള്ളുക. നീ അവിടേക്ക് പോകുക, കാരണം അവൻ യവം തൂറ്റുന്നു. എന്നിട്ട് അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളത് ചെയ്തുവോ? അത് ഗോൽഗോഥയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ഹൃദയത്തിൽ എന്നെ രക്ഷിക്കുന്നതിനു വേണ്ടി അവൻ തന്റെ ജീവനേറ്റ സ്ഥാനത്തെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവൻ കിടക്കുന്ന സ്ഥാനത്തെ മനസ്സിലാക്കിക്കൊള്ളുക. എവിടെയാണ് അവൻ കിടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അതാണ് ഓരോ വിശ്വാസിയും ചെയ്യേണ്ടത്. അവൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കാൽവരിയിലേക്ക് ഒരു സന്ദർശനം എന്നത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ സന്ദേശമായിരുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അവൾ പറഞ്ഞു, അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കിക്കൊള്ളുക. എന്നിട്ട് അവൻ ഉറങ്ങുവാൻ അല്ലെങ്കിൽ വിശ്രമിക്കുവാൻ പോകുമ്പോൾ നീ പോയി അവന്റെ കാൽക്കൽ കിടക്കുക. അവന്റെ തലക്കലല്ല, അവന്റെ പാദത്തിങ്കൽ കിടക്കുക. അത് അയോഗ്യതയെ കാണിക്കുന്നു. എന്നിട്ട് അവൻ മൂടിയിരിക്കുന്ന പുതപ്പെടുത്ത് നിന്റെ മേലിട്ടുകൊള്ളുക. നിങ്ങൾക്കിത് മനസ്സിലായോ? ഹോഹോ, ദൈവമേ, ഞാനൊരു മതഭ്രാന്തനാണെന്ന് അവർ വിചാരിക്കും എന്നെനിക്കറിയാം. എന്നാൽ അതെനിക്ക് ശരിയായി ചേരും. അത് ദൈവത്തിന്റെ ആത്മാവാകുന്നു. അവൻ കാൽവരിയിൽ കിടന്ന സ്ഥാനത്തെ മനസ്സിലാക്കിക്കൊള്ളുക. ഗെത്സമനയിലെ അവൻ കിടന്ന കല്ലറയെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് അവന്റെ പാദത്തിങ്കിലേക്ക് എഴുഞ്ഞു ചെന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് നീ തന്നെ സ്വയമായിട്ട് മരിക്കുക. അവിടെയാണ് നിങ്ങൾ. അവന്റെ പുതപ്പ് കൊണ്ട് നിന്നെ തന്നെ മൂടിക്കൊള്ളുക. അവൾ അതിനെ പുതപ്പ് എന്ന് വിളിച്ചിരുന്നു. അതിന്റെ രൂത്ത് പറഞ്ഞു, നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. ഓ, എത്രമാത്രം വ്യക്തമായ തീരുമാനമാണ് ഒരു വിശ്വാസിക്ക് ആവശ്യമായിരിക്കുന്നത്. തിരുവെഴുത്ത് എന്ത് പറയുന്നുവോ ഞാനത് ചെയ്യും. മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീനെന്ന് തിരുവെഴുത്ത് പറയുന്നുവെങ്കിൽ ഞാനത് ചെയ്യും. അത് പറയുകയാണ് നിങ്ങൾ ഭൂലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിപ്പീൻ എങ്കിൽ ഞാനത് ചെയ്യും. അത് എന്ത് തന്നെ പറഞ്ഞിരുന്നാലും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അങ്ങനെ തിരുവെഴുത്ത് എന്നോട് എന്ത് ചെയ്യുന്നതിനായിട്ട് പറയുന്നുവോ ഞാനത് ചെയ്യും. സഭാതിന്റെ കൽപ്പനകളെ വചനത്തിൽ നിന്നും എടുക്കുന്നു. അങ്ങനെ അവൾ അവിടെ പോയി കിടന്നു. ഇപ്പോൾ ഓർക്കുക, ഒരു യവനക്കാരിയായ വിധവ സ്ത്രീക്ക് ഈ മനുഷ്യന്റെ കാൽപാദത്തിന്റെ ഒരു വശത്തായിട്ട് ചെന്ന് കിടക്കുന്നത് ഒരു അപമാനകരമായ കാര്യമായിരുന്നു. പുറമെയുള്ള ലോകത്തിന് അതൊരു അപമാനമാണ്. ഓ, നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുമോ? എങ്കിൽ അതിവിടെയാകുന്നു. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, അതിങ്ങനെയാകുന്നു. സഭയെന്ന് ചെറുപ്പക്കാരിയായ സ്ത്രീ, അത് ചെറുപ്പക്കാരനായ മനുഷ്യനായാലും പ്രായമുള്ളവനായാലും അല്ലെങ്കിൽ യൗവനക്കാരനായാലും സ്വയം അവരെ തന്നെ ഈ ലോകത്തിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ രാജ്യം എന്നൊരു സ്ഥാനത്തേക്ക് അവരെ വിളിക്കുന്നു. അത് ലോകത്തിന് അപമാനകരമായ ഒരു കാര്യമാകുന്നു. ഇതിനെക്കുറിച്ച് അതെന്താണെന്ന് അവരുടെ സ്വന്തം ഹൃദയത്തിൽ അവർക്കറിയാം. എന്നാൽ ലോകത്തിന് അവർ ഒരു മതഭ്രാന്തരായി തീരുകയോ ഒരു ഹോളി റോളറായി തീരുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തോ ഒന്നോ ചില അപമാനകരമായ പേരായിട്ടോ നിങ്ങളായി തീരുന്നു. എന്നാൽ സഭയോട് അപ്രകാരം ചെയ്യാനായി ആവശ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആ സ്ഥാനത്തെ മനസ്സിലാക്കിയിട്ട് അവിടെ പോയി കിടക്കാൻ തയ്യാറാണോ? ലോകം അവർക്ക് തോന്നിയതെന്തും തന്നെ നിങ്ങളെ വിളിക്കട്ടെ. ആ പഴയ പാട്ടി പ്രകാരം പറയുന്നു, ഞാൻ യേശുവിനോടുകൂടെ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. യാക്കോബിനെ പോലെ ഒരു കല്ല് തളയനയായിട്ടുണ്ട്. ഞാൻ കർത്താവിന്റെ നിന്ദിക്കപ്പെട്ടവരുടെ വഴിയെടുക്കും. ഞാൻ യേശുവിനോടൊപ്പം യാത്ര തുടങ്ങിയിരിക്കുന്നു. അതങ്ങനെയാകുന്നു. മറ്റുള്ളവർ എന്ത് തന്നെ ചെയ്തിരുന്നാലും ഞാൻ അതിന്റെ വില കൊടുത്തുകൊള്ളാം. അത് അപമാനകരമായിരുന്നാലും അതുമൂലം വീട് നഷ്ടപ്പെട്ടാലും കുടുംബം നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരും ആൺകുട്ടരും പെൺകുട്ടുകാരും അങ്ങനെ എന്ത് തന്നെ അതർത്ഥമാക്കിയാലും ഞാൻ മുമ്പോട്ട് തന്നെ പോകും. ഞാൻ ആ വഴിയെ എടുക്കും. എന്റെ അയലത്തുകാർ ഞാനൊരു ഹോളി റോളറാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു പെന്തിക്കോസ്കാരനെന്നോ ഒരു മതഭ്രാന്തനെന്നോ വിളിച്ചാലും അവരെന്ത് തന്നെ വിളിച്ചാലും ഞാനിത് കാര്യമാക്കുന്നില്ല. അതൊരംശം പോലും വ്യത്യാസം എന്നിൽ ഉണ്ടാക്കിയില്ല. ഞാൻ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഞാൻ എന്റെ തീരുമാനമെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വയലുകളിൽ കാലപിറക്കി തളരുന്നതിൽ നിന്നും അവൾക്ക് വിശ്രാമം കൊടുക്കുവാൻ അവൻ ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ. ഓ, അങ്ങനെ ബോവാസ് അവളെ വയലിൽ വെച്ച് കണ്ടുമുട്ടുന്നത് എത്ര മനോഹരമായിരിക്കുന്നു. എനിക്കിത് വിട്ടുകളയാൻ പറ്റുകയില്ല. ബോവാസ് അവളെ വയലിൽ വെച്ച് കണ്ടുമുട്ടി. അവൻ പറഞ്ഞു, നോക്കൂ. അവൻ ചോദിച്ചു, നീ ആരാകുന്നു? അവൾ പറഞ്ഞു, എന്റെ പേര് റൂത്ത് എന്നാകുന്നു. ഓ, നീ ആ മോവാബി ദേശത്ത് നിന്നും ഞങ്ങളോടുകൂടെ പാർക്കാൻ വന്നവളല്ലേ? അതെ, ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരിക്കുന്നു. നീ വേറൊരു വയലിൽ പോകരുത്. മതപ്രചാരക സംഘത്തിൽ വേഗം പോകാനായി തുടങ്ങരുത്. എന്റെ വയലിൽ തന്നെ നിന്നുകൊള്ളുക. എന്റെ ആളുകളോട് ചേർന്നുകൊള്ളുക. അവൻ അവളെ സ്നേഹിച്ചു. ഇവിടെ തന്നെ നിന്നുകൊള്ളുക. എന്നോടൊപ്പം നിന്നുകൊള്ളുക. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചുറ്റിത്തിരിഞ്ഞോടരുത്. ഇവിടെ തന്നെ നിന്നുകൊള്ളുക. അതേ, നിങ്ങൾ ഈ സന്ദേശത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൽ തന്നെ മുറുകെ തൂങ്ങിക്കിടന്നുകൊള്ളുക. എന്ത് വില തന്നെ കൊടുക്കേണ്ടി വന്നാലും കാര്യമില്ല. ഇതിനോടൊപ്പം നിന്നുകൊള്ളുക, നേരെ മുമ്പോട്ട് പോയിക്കൊള്ളുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് മതം അല്ലെങ്കിൽ മറ്റെന്തും ബലി കഴിക്കേണ്ടതായി വന്നാലും, എനിക്ക് മദ്യപാനത്തെ വിട്ടുകളയേണ്ടി വന്നാലും, മോഷ്ടിക്കുന്നതിനെ ഉപേക്ഷിക്കേണ്ടി വന്നാലും, അതുപോലെ കള്ളം പറയുന്നതിനെയും, എങ്ങനെയായാലും ഞാൻ ഈ സന്തോഷത്തോടൊപ്പം നിൽക്കാൻ പോവുകയാണ്. കൂടാതെ അദ്ദേഹം വീണ്ടും പറഞ്ഞു, അവർ നിന്നെ ശല്യപ്പെടുത്തുകയില്ല, കാരണം ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. ആമീൻ. അവന്റെ സംരക്ഷണത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആരാണിത് പറഞ്ഞത്? കൊയ്ത്തിന്റെ യജമാനനാകുന്നു അത് പറഞ്ഞിരിക്കുന്നത്. വളരെ സൂക്ഷിക്കുക, എന്റെ അഭിഷിക്തരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്കൊരു ദോഷം ചെയ്യരുത്. അത് ശരിയല്ലേ? കാരണം ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ, അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ തള്ളിക്കളയുന്നത് അവന് നന്ന്. അത് ശരിയല്ലേ? അവർ കിടർച്ച പോലും വരാനിടയാക്കരുത്. അവർ നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഓ, ആ ലോകത്തെ നോക്കൂ, അവർ പീഡിപ്പിക്കുന്നവരാണ്. അവർക്കവരുടെ നാഴിക അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അവൻ ബാല്യക്കാരുടെയും മറ്റുള്ളവരുടെയും അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അവൾ ജീവിക്കുന്നതിനു വേണ്ടി കാറ്റകളുടെ ഇടയിൽ പറക്കുകയാണ്. എന്നാൽ നിങ്ങൾ കൊയ്യുന്നവർ, അതായത് ദൂതന്മാർ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ ദൂതന്മാരാകുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ദൂതന്മാർ, നിങ്ങൾ കൊയ്യുന്നവർ കാറ്റകളിൽ നിന്നും പറക്കേണ്ടതിന് അവൾക്കായിട്ട് വലിച്ചിട്ടേക്കണം. അവൾ കഷ്ടപ്പെടുവാനിടയാകരുത്. എന്നാൽ ഓരോ പ്രാവശ്യവും അവൾ ഒരു നല്ല സന്ദേശം കേൾക്കാനിടയാകട്ടെ. ഞാനിപ്പോഴും ഉണ്ടെന്ന് അവൾ അറിഞ്ഞിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി വല്ലപ്പോഴും അവളെ മൂടുവാനിടയാകട്ടെ. ഏതെങ്കിലും രീതിയിലുള്ള രോഗശാന്തി അവളുടെ ഇടയിൽ ചെയ്ത് കാണിക്കുക. ഏതെങ്കിലും രീതിയിലുള്ള അടയാളമോ അത്ഭുതമോ അവളെ കാണിക്കുക. അങ്ങനെ ഞാൻ അവളുടെ ഇടയിൽ ഉണ്ടെന്ന് അവൾ അറിയും. അങ്ങനെയാകുന്നു ഇത്. കറ്റകളിൽ നിന്നും പറക്കുന്നതിനായി വലിച്ചിട്ടിരിക്കുന്നത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇന്ന് രാവിലെ സമയം കുറച്ച് നമുക്ക് കിട്ടിയതായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയില്ലേ? പുതിയ യവം നമുക്ക് കിട്ടി. കർത്താവ് പതിവായി ചെയ്യുന്നത് പോലെ എന്തോ ഒന്ന് ചെയ്തു. നമുക്കറിയാവുന്നതായി എന്തോ ഒന്ന് അവൻ ചെയ്തു. അവൻ കൊയ്ത്തിന്റെ യജമാനനാകുന്നു. അവൻ ഒരുവിന് മാത്രമേ പിറക്കുന്നതിനായി വിടാൻ പറ്റുകയുള്ളൂ. ഇന്ന് രാവിലെ സമയം ആ യോഗത്തിലേക്ക് പോകുവാൻ ഞാൻ എന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. ചില പ്രത്യേക കാര്യങ്ങൾ അവരോട് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്നു, അവർ അത് ചെയ്യും. ഓ ദൈവമേ, അങ്ങനെ ഇപ്പോൾ അവൾ കയാൾ കിടക്കുന്നതായ സ്ഥാനത്തേക്ക് പോയി കിടക്കേണ്ടതായ അപമാനകരമായ ആ കാര്യത്തെ എടുക്കേണ്ടിയിരുന്നു. അവളെ എന്ത് തന്നെയും വിളിക്കപ്പെടട്ടെ, അവൾക്കത് ചെയ്യേണ്ടിയിരുന്നു. ഒരു വേശിയെന്ന് അവളെ വിളിക്കപ്പെടാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഒരു ചീത്തയായ സ്ത്രീയെന്ന് അവൾ വിളിക്കപ്പെടാൻ കഴിയും. എന്നാലും അവൾ അങ്ങനെയുള്ളവളായിരുന്നില്ല. അവളുടെ മുമ്പിൽ വെക്കപ്പെട്ട നിയമത്തെ അതേപോലെ തന്നെ അവൾ പിന്തുടരുകയായിരുന്നു. അങ്ങനെ അവൾ പോയിട്ട് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കിയിട്ട് അവളെ തന്നെ മൂടിക്കൊണ്ട് അവിടെ കിടന്നു. എവിടേക്കാണ് അവൾ പോയത്? ആ കല്ലറയിലേക്ക്. എവിടേക്കാണ് അവൾ പോകുന്നത്? എവിടെയാണോ അവൻ വിശ്രമിക്കുന്നത് അവിടേക്കാണ് അവൾ പോകുന്നത്. അവിടെയാണ് ഞാനും അത് കണ്ടുപിടിച്ചത്. കുരിശിങ്കൽ എന്റെ രക്ഷിതാവ് മരിച്ചെടുത്ത് പാപത്തിൽ നിന്നും വെടിപ്പാക്കലിനായി ഞാൻ കരഞ്ഞു. അവിടെ വെച്ചായിരുന്നു എന്റെ ഹൃദയത്തിന്മേലും രക്തം അപേക്ഷിക്കപ്പെട്ടത്. ഇമാനുവേൽ തൻ ചങ്കിൽ നിന്നും രക്തത്താൽ നിറഞ്ഞൊരു നദിയുണ്ട്. പാപികൾ അതിൽ മുങ്ങിയിട്ട് പാപക്കറകളെല്ലാം നീക്കപ്പെട്ടു. അവൻ കിടക്കുന്ന സ്ഥാനം മനസ്സിലാക്കിയിട്ട് അവനോട് പോയി കിടന്നുകൊള്ളുക. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ സമയം കാൽവരിയിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്ഥാനത്തെ നിങ്ങൾ മനസ്സിലാക്കിയോ? യേശു ക്രൂശീകരിക്കപ്പെട്ട ആ സ്ഥാനത്തേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ, നാം അതിനെ വിലമതിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ക്രൂശീകരണത്തെ കുറിച്ച് എന്ത് പറയുന്നു? ഒരു ഹോളി റോളറായിട്ടോ, അല്ലെങ്കിൽ ഒരു മതഭ്രാന്തനായിട്ടോ, അല്ലെങ്കിൽ അതുപോലെ എന്ത് തന്നെയായാലും, അതിന്റെ വില എന്ത് തന്നെയായിരുന്നാലും, നിങ്ങൾ ആ അവമാനിക്കപ്പെട്ടതായ നാമത്തെ എടുത്ത് ആ വഴിയിൽ പോകുവാൻ തയ്യാറാണോ? നിങ്ങൾ ആ സ്ഥാനത്തെ മനസ്സിലാക്കിയിരിക്കുന്നുവെങ്കിൽ, കർത്താവെ ഞാനിതാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി കിടന്നുകൊള്ളുക. അതിനുശേഷം എന്താണ്? അവൻ പുതച്ചിരിക്കുന്ന അതേ പുതപ്പ് കൊണ്ട് നിങ്ങളെ മൂടിക്കൊള്ളുക. ഒരിക്കലൊരു സ്ത്രീ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നിന്റെ മഹത്വത്തിൽ എന്റെ രണ്ട് മക്കളിൽ ഒരുവൻ നിന്റെ വലത്തും ഒരുവൻ നിന്റെ ഇടത്തും ഇരിക്കാൻ അനുവദിക്കണമേ. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? അത് കയ്പുള്ളതായ പീഡനമാകുന്നു. കഴിയും എന്നവർ പറഞ്ഞു. ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവൾ കിടന്നിട്ട് അതേ പുതപ്പ് അവളുടെ മേൽ വലിച്ചിട്ടു. ഏലിയാവ് എടുക്കപ്പെട്ടു. തന്റെ ആത്മാവിന്റെ ഇരട്ടി ഭാഗം കൊടുക്കുന്നതിനായിട്ട് ഏലിയാവിന് താൻ പുതച്ചിരുന്നതായ അതേ പുതപ്പ് കൊണ്ട് ഏലിശായ പുതപ്പേക്കേണ്ടിയിരുന്നു. അതേ ശക്തി തന്നെ, അതിലും കൂടുതൽ ശക്തിയല്ല, എന്നാൽ അതിന്റെ ഇരട്ടി ഭാഗം മാത്രമാകുന്നു. അത് മോശയെപ്പോലെ അവൻ ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മായിയപ്പൻ അവനോട് പറഞ്ഞു, നീ നിന്നെ തന്നെ ക്ഷീണിപ്പിച്ചു കളയുന്നു, അതുകൊണ്ട് നിന്റെ ആത്മാവിനെ എടുത്ത് മറ്റുള്ളവരുടെ മേലിടുവാൻ യഹോവയോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചു, അവൻ ആത്മാവിനെ എടുത്ത് മറ്റുള്ള 70 പേരുടെ മേലിടുകയും ആ 70 പേർ പ്രവചിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവർക്ക് കൂടുതലായി യാതൊരു ശക്തിയും കിട്ടിയിരുന്നില്ല, എന്നാൽ കൂടുതൽ പ്രവർത്തന സാമഗ്രികൾ ഉണ്ടായി എന്ന് മാത്രം. അവർക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ സാമഗ്രികൾ മാത്രം കിട്ടി. അതേപോലെ തന്നെയാണ് ഇന്നും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് അത് ചെയ്യാൻ കഴിയുകയില്ല. ദൈവത്തിന് തന്റെ യന്ത്ര സാമഗ്രികൾ എല്ലായിടത്തും പ്രവർത്തനത്തിലായിരിക്കുന്നു, എന്നാൽ ശക്തി ഒന്ന് മാത്രം തന്നെയാണ്. ഒരേ ശക്തിയും ഒരേ പരിശുദ്ധാത്മാവും ഒരേ യേശുവുമാകുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ പരിശുദ്ധാത്മാവാകുന്ന പുതപ്പെടുത്തു. അവൾ സ്വയം തന്നെ ഇല്ലാതെയായി തീർന്നപ്പോൾ അവൻ മരിച്ച സ്ഥാനത്തെ മനസ്സിലാക്കുകയും, അതായത് അവൻ വിശ്രമിക്കുന്നതിനായി കിടന്ന സ്ഥാനത്തെ മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം അവൾ അവിടെ പോയി കിടന്നിട്ട് അവൻ പുതച്ചിരുന്നതായ പുതപ്പ് കൊണ്ട് അവളെ മൂടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റിട്ട് നീ ആരെന്ന് ചോദിച്ചു. ഞാൻ നിന്റെ ദാസിയായ മോവാബി സ്ത്രീയായ രൂത്ത് ആകുന്നു എന്നവൾ ഉത്തരം പറഞ്ഞു. അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ ഉത്തമ സ്ത്രീയെന്ന് ഞങ്ങൾ കാണുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. അത് നിങ്ങളുടെ പ്രാണനിൽ കൂടി ഒരു ചെറിയ കെടുകിടുപ്പ് ഉണ്ടാക്കുന്നില്ലേ? നീ ഒരു ഉത്തമ സ്ത്രീയാകുന്നു. അതിന് മറുപടിയായിട്ട് അവൾ എന്താണ് പറഞ്ഞത്? എന്നാൽ നീ എന്റെ വീണ്ടെടുപ്പുകാരനാണല്ലോ. ആമേൻ. നീ എന്റെ ഏറ്റവും അടുത്ത വീണ്ടെടുപ്പുകാരനാണല്ലോ. എനിക്ക് വേണ്ടി നിനക്കത് ചെയ്യാൻ കഴിയും. ഒരു ദുർവൃത്തിയായ സ്ത്രീയായിരിക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നത്. ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയല്ല. അതായത് എനിക്ക് അന്യഭാഷ സംസാരിക്കാൻ കഴിയുമെന്ന് ജനങ്ങളെ കാണിക്കാനോ, ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്യുമെന്ന് ജനങ്ങളെ കാണിക്കാനോ അല്ല. അല്ലെങ്കിൽ എനിക്ക് ഒച്ച വയ്ക്കാൻ കഴിയുമെന്ന് ജനങ്ങളെ കാണിക്കാനോ അല്ല. എന്നാൽ ഞാൻ ഇവിടേക്ക് വന്നത് എന്തുകൊണ്ടെന്നാൽ നീ എന്റെ ഏറ്റവും അടുത്ത വീണ്ടെടുപ്പുകാരനാകുന്നു. എനിക്ക് എന്തെങ്കിലും വലിയ കാര്യങ്ങളെ ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കുന്നതിനല്ല, എന്നാൽ നീ എന്റെ വീണ്ടെടുപ്പുകാരനാകുന്നു. ഞാൻ വന്നത് എന്തുകൊണ്ടാണെന്നാൽ നീ എന്റെ ഏറ്റവും അടുത്ത വീണ്ടെടുപ്പുകാരനാകുന്നു. നീ ഒരുവന് മാത്രമേ എന്നെ വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിലേക്കും സഭയിലേക്കും മാറ്റപ്പെട്ടവരുടെ മനസ്ഥിതി നോക്കൂ. നോക്കൂ, നീ എന്റെ വീണ്ടെടുപ്പുകാരനാണ്. അതിനവൻ പറഞ്ഞു, നീ ഒരു ഉത്തമ സ്ത്രീയാണ്, ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണെന്നുള്ള സത്യം തന്നെ. അതുകൊണ്ട് ഇപ്പോൾ നിന്നെ തന്നെ പൊതിച്ചുകൊണ്ട് രാവിലെ വരെ ഇവിടെ കിടന്നുകൊള്ളുക. ഈ പുതപ്പ് കൊണ്ട് മൂടിക്കൊള്ളുക. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. രാവിലെ വരെ ഇവിടെ കിടന്നുകൊണ്ട് വിശ്രമിച്ചു കൊള്ളുക. ആമേൻ, ആമേൻ. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാകുന്നു. വിശ്രമിച്ചു കൊള്ളുക. ആമേൻ. രാവിലെ ആയപ്പോൾ നേരം വിളക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ ചെറിയ പുതപ്പിൽ നിറച്ചും യവം വാരിക്കൊണ്ട് അത് ആറിടങ്ങഴിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവൾ വീട്ടിലേക്ക് പോയി. അവൾ വീട്ടിലെത്തിയപ്പോൾ നവമി എന്റെ മകളെ എന്ന് പറഞ്ഞു. അവൾ വേദിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് തിരികെ പോയി, അമ്മേ ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇനിയും എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, നീ അനങ്ങാതിരിക്കുക. ആമേൻ. റൂത്തേ, നീ സ്വസ്ഥമായിരിക്കുക, കാരണം വീണ്ടെടുപ്പിന്റെ മുഴുവൻ വില കൊടുക്കുന്നതുവരെയും അയാൾക്ക് സ്വസ്ഥമായിരിക്കില്ല എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. അവിടെ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. ആമേൻ. നിന്നെ വീണ്ടെടുക്കുന്നതിനും നിനക്ക് നഷ്ടപ്പെട്ട എല്ലാത്തിനെയും നിനക്കുണ്ടായിരുന്നതായ എല്ലാത്തിനും വേണ്ടിയുള്ള വീണ്ടെടുപ്പിന്റെ മുഴുവൻ വിലയും തീർക്കുന്നതുവരെയും അവൻ സ്വസ്ഥമായിരിക്കില്ല. ഇപ്പോൾ വീണ്ടെടുപ്പിന്റെ നിയമത്തെ ഓർത്തുകൊള്ളുക. നാം ഇപ്പോൾ യോഗത്തിന്റെ അവസാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീണ്ടെടുക്കലിന്റെ നിയമം ഇപ്രകാരമാകുന്നു, അതായത് ഒരു വ്യക്തിയുടെ നഷ്ടപ്പെട്ട അവകാശത്തെ വീണ്ടെടുക്കുന്നതിന് മുമ്പ് വീണ്ടെടുപ്പുകാരൻ ആ വ്യക്തിയുടെ അടുത്ത ബന്ധുക്കാരനായിരിക്കണം. അടുത്ത കാര്യം എന്താണെന്നാൽ വീണ്ടെടുപ്പുകാരൻ അത് ചെയ്യുന്നതിന് വേണ്ടി നേരുള്ളവനും നീതിമാനുമായിരിക്കണം. അതിനുശേഷം അത് ചെയ്യുന്നതിന് വേണ്ടി അർഹിക്കുന്നത്ര വില കൊടുക്കാൻ കഴിയുന്നവനായിരിക്കണം. അതിനുശേഷം അത് ചെയ്തുവെന്ന് ജനങ്ങളുടെ മുമ്പിൽ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം തൊട്ട് അവൻ അതിന്റെ അവകാശിയായിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ബോവാസ് ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു, റൂത്ത് നിങ്ങൾ വിശ്വാസികളായ സഭയെ പ്രതിനിധീകരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നതിനെ വീണ്ടെടുക്കുന്നതിനായുള്ള ഒരേ ഒരു വഴി എന്താകുന്നു എന്നാൽ ദൈവത്തിന് മനുഷ്യന്റെ അടുത്ത ബന്ധുക്കാരനായി വരേണ്ടിയിരിക്കുന്നു. കൂടാതെ മനുഷ്യന്റെ വീണ്ടെടുപ്പുകാരനാകേണ്ടതിനുള്ള ഏക വഴി അവരിൽ ഒരുവനായി തീരുക എന്നതാണ്. ആമീൻ. ദൈവത്വത്തിലുള്ള 3 വ്യക്തിത്വങ്ങളെ കുറിച്ച് ഞാൻ ബില്ലി ഗ്രഹാമിനോടും അല്ലെങ്കിൽ മറ്റേതൊരു തൃത്വത്തെ പഠിപ്പിക്കുന്ന വ്യക്തിയോടും വ്യത്യസ്തപ്പെടുന്നു. ഞാൻ തീർച്ചയായും ഒരു തൃത്വത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ അത് ഈ രീതിയിൽ അവർ 3 വ്യക്തികളായിട്ടല്ല, അവർ ഒന്നാണ്. ഈ കഥ അതൊറ്റയ്ക്ക് മാത്രമായിട്ട് അവിടെ മറ്റു യാതൊന്നും നമുക്കില്ലാതെ അതിനെ തെളിയിക്കുന്നു. ദൈവം മനുഷ്യനായി തീർന്നു, അവന് വീണ്ടെടുപ്പുകാരനാകേണ്ടിയിരിക്കുന്നു. അവൻ ദൈവമായിരിക്കുകയും എന്നാൽ നാം പാപികളും കൂടാതെ നാം അവന്റെ സൃഷ്ടിയിൽ സൃഷ്ടിക്കപ്പെട്ടവരുമാകുന്നതിനാൽ നമുക്ക് ബന്ധുക്കാരായിരിക്കാൻ കഴിയുന്നില്ല. അതിനാൽ ദൈവം മനുഷ്യനാകുകയും അതിൽ കൂടെ മനുഷ്യനെ ദൈവമാക്കുകയും ചെയ്യുന്നു. ആമീൻ. നാം പാപികളായ മനുഷ്യരായിരിക്കെ ദൈവം ഒരു പാപിയാകുകയും നമ്മുടെ പാപത്തെ അവന്റെ മേൽ വഹിക്കുകയും ചെയ്തു. പാപത്തെ അവൻ അറിഞ്ഞിട്ടില്ല, എന്നിരിക്കലും നമ്മുടെ പാപത്തെ അവന്റെ മേൽ വെച്ചതിനാൽ ഒരു പാപിയായി തീർന്നു. ഞാൻ അവനായി തീരേണ്ടതിന് അവൻ ഞാനായി തീരുകയും ചെയ്തു. ഞാനൊരു ദൈവപുത്രനായിരിക്കേണ്ടതിനു വേണ്ടി അവനൊരു പാപിയായി തീർന്നു. അങ്ങനെ നാം ഇപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ആക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരത്തിന്റെ രൂപമെടുത്ത് അവൻ സ്ത്രീയിൽ കൂടി ജനിച്ചപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ബന്ധുവായി തീർന്നു. ദൈവം അത് മറ്റൊരു വ്യക്തിയല്ല, ദൈവം സ്വയം തന്നെയാകുന്നു. 1 തിമോത്തിയോസ് 3:16 പറയുന്നു, എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമതമാമണ്ണം വലിയതാകുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, വചനം മനുഷ്യനായിട്ട് ഒരു വീണ്ടെടുപ്പുകാരനായി തീർന്നു. അവനൊരു മനുഷ്യനായി. ഓ, അവൻ മരിക്കുകയും അവന്റെ മരണത്തിൽ കൂടി എനിക്ക് ജീവൻ ലഭിക്കുകയും ചെയ്തു. അവൻ പാപിയായി തീരുകയും അതിൽ കൂടെ ഞാൻ നീതിമാനാകുകയും എനിക്ക് ജീവൻ ലഭിക്കുകയും ചെയ്തു. അവൻ ദരിദ്രനായി തീരുകയും അവന്റെ ദാരിദ്ര്യത്തിൽ കൂടെ ഞാൻ ധനവാനാകുകയും ചെയ്തു. അവന്റെ കൃപയിൽ കൂടെ അവൻ എന്താകുന്നുവോ അതുപോലെ ഞാനാകുന്നതിനു വേണ്ടി അവൻ ഞാൻ എന്താകുന്നുവോ അതുപോലെ ആയി തീർന്നു. ഓ ദൈവമേ, എങ്കിൽ പിന്നെ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് സംസാരിക്കൂ. ഇപ്പോൾ അത് യഥാർത്ഥമായും തിരുവെഴുത്ത് പ്രകാരമാണ്. തിരുവെഴുത്ത് പറയുന്നതും അതുപോലെ തന്നെയാണ്. കാൺമീൻ, പാപികളും അന്യരും ദൈവത്തിൽ നിന്ന് ദൂരസ്ഥരമാക്കപ്പെട്ട നമ്മെ അവനോട് അടുപ്പിക്കുന്നതിനുമായി പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതത്രയുമായിട്ട് ധാരാളമായിട്ട് നാം അവന്റെ ദാസന്മാരല്ല, എന്നാൽ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ആക്കപ്പെട്ടിരിക്കുന്നു. അന്യജാതി സഭ ഒരിക്കലും ദാസരല്ല, അല്ല ശ്രീമാൻ. അന്യജാതി സഭ അവന്റെ പുത്രന്മാരും പുത്രികളുമാണ്. പരിശുദ്ധാത്മാ പ്രാപിച്ച നിങ്ങൾ അവന്റെ പുത്രന്മാരും പുത്രികളുമാണ്. നിങ്ങൾ തിരിഞ്ഞു പോകുകയാണെങ്കിൽ ഓർപ്പയും, എന്നാൽ രൂത്തിനെ പോലെ പരിശുദ്ധാത്മാവിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ പുത്രന്മാരും പുത്രിമാരുമായി തീരുന്നു. ഇപ്പോൾ പുത്രന്മാരും പുത്രിമാരും ദൈവം മുമ്പാകെ ആർക്കാണ് ഏറ്റവും ശക്തിയുള്ളത്? ഒരു ദൂതൻ എന്നാൽ എന്താണ്? ദൂതൻ ഒരു ദാസനാകുന്നു. നിങ്ങൾ എന്താകുന്നു? അവന്റെ പുത്രന്മാരും പുത്രികളുമാകുന്നു. എങ്കിൽ പിന്നെ സ്വർഗത്തിൽ ഏറ്റവും ശക്തിയുള്ളത് ആർക്കാകുന്നു? അവന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപിക്കോ, അതോ അവന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന പ്രധാന ദൂതനോ? അവന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപിക്ക് സ്വർഗത്തിൽ അവന്റെ ഒരു വശത്ത് പാപമില്ലാതെ നിൽക്കുന്ന പ്രധാന ദൂതനേക്കാളും കൂടുതൽ അധികാരമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവനൊരു പുത്രനാകുന്നു. ഒരു പുത്രനൊരു ദാസനേക്കാളും കൂടുതൽ അധികാരമുണ്ട്, തീർച്ചയായിട്ടും. ഹോ, നാം എന്താണെന്ന് നാം മറന്നുപോകുന്നു. പല പ്രാവശ്യവും എന്താണ് നമ്മെ നാം ആക്കിയിരിക്കുന്നതെന്ന് നാം മറന്നുപോകുന്നു. നാം ആയിരിക്കുന്നിടത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം നാം അവിടെ എങ്ങനെ എത്തിച്ചേർന്നു എന്ന് നാം മറന്നുപോകുന്നു. ദൈവം സ്വയം തന്നെ, ഓ എന്ത് വിലയേറിയ സ്നേഹം പിതാവ് ആദാമിന്റെ വീണുപോയ വംശത്തിന് കൊടുത്തു. തന്റെ ഏകജാതനെ കഷ്ടപ്പെടുന്നതിനും തന്റെ കൃപയാൽ നമ്മെ വീണ്ടെടുക്കുന്നതിനും കൊടുത്തു. ഓ, നമുക്കത് എങ്ങനെ അറിയാൻ കഴിയും? പാറകൾ പിളരുകയും ആകാശമിരളുകയും എൻ രക്ഷകൻ താൻ തലചായിച്ചു മരിച്ചു. തുറന്ന തിരശീല സ്വർഗത്തിലെ ആനന്ദവും അന്തമില്ലാത്ത ദിവസത്തേക്കുള്ള വഴി വെളിപ്പെടുത്തി. ക്രിസ്തുവാകുന്ന ഉറച്ച പാറയിൽ ഞാൻ നിൽക്കുന്നു. മറ്റെല്ലാ നിലവും മുങ്ങുന്ന മണലത്രേ. മഹത്വത്തിന്റെ രാജകുമാരൻ മരിച്ച അത്ഭുതവഹമായ ക്രൂശിനെ ഞാൻ നിരീക്ഷിക്കുമ്പോൾ എന്റെ പാപമെല്ലാം നഷ്ടപ്പെട്ടതായി ഞാൻ കണക്കിടുന്നു. അത് ശരിയാണ്. മറ്റൊരാൾ പറഞ്ഞു, ജീവിച്ചും കൊണ്ട് അവനെന്നെ സ്നേഹിച്ചു, മരിച്ചും കൊണ്ട് അവനെന്നെ രക്ഷിച്ചു. അടക്കപ്പെട്ട് എന്റെ പാപങ്ങളെ അവൻ ദൂരെ വഹിച്ചു കൊണ്ടുപോയി. ഉയർക്കപ്പെട്ട് അവൻ എന്നേക്കുമായിട്ട് എന്നെ നീതീകരിച്ചു. ഒരു ദിവസം അവൻ വരും. എത്ര മഹത്വമേറിയതാണ് ആ ദിവസം. ഇത് സഭയുടെ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു. ഇത് സഭയുടെ നോട്ടമായിരിക്കുന്നു. ഇതതിന്റെ ഹൃദയമായിരിക്കുന്നു. ആദാമിന്റെ വീണുപോയ വർഗത്തെ വീണ്ടെടുക്കുന്നതിനായി ഈ ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരന്റെ രക്തത്താൽ ഈ ഭൂമി കുളിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവിടെ അവനൊരു ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരനാകുന്നു. അതിനുവേണ്ടി ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവനൊരു യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം. ക്രിസ്തുവിനേക്കാളും യേശുവിനേക്കാളും യോഗ്യത കൂടുതലായിട്ട് ആരാണുള്ളത്? പിന്നെ മറ്റൊരു കാര്യം എന്താണെന്നാൽ അവന്റെ വശം പണമുണ്ടായിരിക്കണം. അത് ചെയ്യുന്നതിന് കഴിവുള്ളവനായിരിക്കണം. സ്വർഗം മുഴുവൻ അവൻ അവകാശപ്പെട്ടിരിക്കുന്നു. അവനത് ചെയ്യാമെന്ന് തെളിയിച്ചു കാണിച്ചു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് 5000 പേരെ തീറ്റിക്കാനും 5 കുട്ടകൾ നിറയെ മിച്ചം വെക്കാനും കഴിയും. അവന് കുളത്തിൽ നിന്ന് വെള്ളമടിച്ച് കയറ്റി അതിനെ വീഞ്ഞാക്കി മാറ്റാൻ കഴിയും. അവന് സമുദ്രത്തിൽ നിന്ന് മത്സ്യത്തെ പിടിച്ച് അതിന്റെ വായിൽ നിന്നും സ്വർണ്ണ നാണയം എടുക്കാൻ കഴിയും. ആമീൻ. എന്നാൽ അവനൊരു പാവപ്പെട്ടവനായി തീർന്നിട്ട് തന്റെ തലചായ്ക്കുവാൻ പോലും ഒരിടമില്ലായിരുന്നു. അവനൊരു വീണ്ടെടുപ്പുകാരനായി തീർന്നു. അവൻ ധനവാന്മാർക്കായി ഒരു ബന്ധുക്കാരനായില്ല, എന്നാൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി അവൻ ബന്ധുക്കാരനായി. അവനൊരു വീണ്ടെടുപ്പുകാരന്റെ സ്ഥാനത്ത് എടുത്തു. അതിനുശേഷം അവൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അതിനുശേഷം ജനങ്ങളുടെ മുമ്പായി ഒരു സാക്ഷീകരണം അവന് നടത്തേണ്ടിയിരുന്നു. അടുത്ത ദിവസം രാവിലെ നവോമി റൂത്തിനോട് പറഞ്ഞു, വിശ്രമിക്കുക റൂത്ത്, എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊള്ളും, കാരണം നീ അവന്റെ സന്നിധിയിൽ കൃപ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവമേ, ഞാനത് ചെയ്യട്ടെ, ഞാൻ അവന്റെ സന്നിധിയിൽ കൃപയെ പ്രാപിക്കട്ടെ. അതിനുശേഷം പിന്നെ നേരം വെളുക്കുമ്പോൾ കർത്താവ് താൻ കാഹളം മുഴങ്ങുമ്പോൾ ഇനിയും സമയമുണ്ടായിരിക്കില്ല. അങ്ങനെ നേരം നിത്യതയുടെ നിശേഷവും പ്രകാശവുമായി വെളുക്കുന്നു. ഭൂമിയിൽ രക്ഷിക്കപ്പെട്ടവർ അപ്പുറത്തുള്ള കരയിൽ ഒരുമിച്ച് കൂടുകയും അങ്ങ് ദൂരെയായി പേർ വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ വിശ്രമിക്കുകയും പൂർണ്ണമായി വിടുതലിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, എന്റെ വശം അതുണ്ട്. എന്റെ വശം വീണ്ടെടുപ്പിന്റെ ആചാരം ഇപ്പോൾ ഉണ്ട്. എന്റെ പുതപ്പ് നിറയേവം ഞാൻ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്റെ വശമുണ്ട്. അവനത് ആറിടം കഴി അവൾ കടന്നു കൊടുത്തു. ആറ് എന്നുള്ളത് ഈ ലോകത്തിന്റെ നിലവിലിരിപ്പായ 6000 വർഷങ്ങളെ അർത്ഥമാക്കുന്നു. മനുഷ്യന്റെ ദിവസം 6 എന്ന സംഖ്യയാണ്. മനുഷ്യൻ 6-ാമത്തെ ദിവസമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ട് 6000 വർഷങ്ങളായിരിക്കും. 7-ാമത്തെ 1000 വർഷം ദൈവം വിശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും. 6000 വർഷങ്ങൾ സഭ ദൈവത്തിന്റെ ശക്തിയായി യവത്തിന്റെ അപ്പത്താൽ പാപത്തിനെതിരായി പ്രയത്നിക്കുകയും അതിനുശേഷം നിത്യമായ വിശ്രമത്തിലേക്ക് പോകുകയും ചെയ്യുന്നു. അത് ശരിയാണ്, വിശ്രമത്തിനായി കാത്തിരിക്കുന്നു. പൂർണമായ വീണ്ടെടുപ്പിന്റെ സമയം വരേക്കും 6 ഇടം കഴി യവം അവൻ അവിടെ കിട്ടുവന്നു. അതിനെ ആസ്വദിക്കുന്നതിൽ ഞാൻ അത്രമാത്രം സന്തോഷവാനാകുന്നു. ഇപ്പോൾ എളുപ്പം തന്നെ നമുക്കിതിന്റെ അവസാനത്തേക്ക് ചെല്ലാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവൾ എഴുന്നേറ്റപ്പോൾ അവൾ സന്തോഷവതിയായി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ മനുഷ്യൻ അവിടേക്ക് കടന്നു വരുന്നതായി നാം കാണുന്നു. അവൻ അവിടേക്ക് ചെല്ലുകയും വാസ്തവമായും ആ സ്ത്രീയെ തിരഞ്ഞെടുക്കാനുള്ള ആദ്യത്തെ അവകാശമുള്ള വേറൊരു ബന്ധുക്കാരൻ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നതിനായി എനിക്ക് സമയമെടുക്കാൻ പറ്റുമോ? ശരിയെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എങ്ങനെയെങ്കിലും അതിന്റെ ഒരു ഭാഗമെങ്കിലും നമുക്കെടുക്കാം. ഈ ഉപമയിൽ നിങ്ങളുടെ മേൽ അവകാശമുള്ള അടുത്ത വ്യക്തി എന്നത് സാത്താനായിരുന്നു. കാരണം നിങ്ങൾ പാപികളാകുന്നു. അതിനാൽ ആദ്യം നിങ്ങൾ അവനെ അവകാശപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ അവന്റെ വസ്തുതയാകുന്നു. നിങ്ങൾ പാപത്തിൽ ജനിച്ചും അധർമ്മത്തിൽ ഉരുവായും കള്ളം പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നു മരിക്കുന്നു. അതിനെ അവന് വീണ്ടെടുക്കാൻ കഴിയുകയില്ല. ആ കാരണത്താൽ അതിനെ അവന് രക്ഷിക്കാൻ കഴിയുകയില്ല. അതിനാൽ നമ്മുടെ പാപങ്ങളെ എടുത്തു മാറ്റുന്നതിനും നമ്മളെ വീണ്ടെടുക്കുന്നതിനുമായി ക്രിസ്തു മനുഷ്യനായിട്ട് കടന്നു വന്നു. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുവോ? മറ്റേ ആൾക്കിത് ചെയ്യുവാൻ കഴിയുകയില്ല. സാത്താന് പാപത്തിന് വേണ്ടി മരിക്കാൻ പറ്റുകയില്ല. കാരണം അവൻ തന്നെ വക്രനും പാപത്തെ ഉണ്ടാക്കിയതും അവൻ തന്നെയാകുന്നു. അവനത് കഴിയുകയില്ല. അവൻ അവന്റെ തന്നെ അവകാശത്തെ അവലക്ഷണപ്പെടുത്തി കളയും. സാത്താൻ അവന്റെ ഇതിനെ അവലക്ഷണപ്പെടുത്തി കളയും. കാരണം അവനൊരു പിശാചാകുന്നു. അവന് വേറൊരു പിശാചായിട്ട് ആദ്യത്തെ പിശാചിനെ മാറ്റിക്കളയുവാൻ പറ്റുകയില്ല. അവന് പാപമായിരിക്കാൻ കഴിയുകയില്ല. കാരണം അവൻ നേരത്തെ തന്നെ പാപിയായിരുന്നു. എന്നാൽ പാപമില്ലാത്തവനായ ക്രിസ്തു നമുക്ക് വേണ്ടി പാപിയായി തീർന്നു. അവന് നമ്മെ വീണ്ടെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം നാം തിരികെ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവർക്ക് ഉറപ്പാക്കുന്ന വിധമുണ്ടായിരുന്നു. അങ്ങനെ അവൻ പട്ടണവാതിലുകളിലേക്ക് കടന്നു ചെന്നിട്ട് മൂപ്പന്മാരുടെ മുമ്പിൽ വെച്ച് അത് ചെയ്യേണ്ടിയിരുന്നു. അതൊരു പൊതുവായ സ്ഥലത്ത് വെച്ചായിരുന്നു. അവനുമായി കണ്ടുമുട്ടിയിട്ട് അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിനക്ക് അവളെ വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് അവനോട് ചോദിച്ചു. അവന് റൂത്തിനെ കിട്ടുന്നതിന് വേണ്ടി ആദ്യം നവോമിയെ വീണ്ടെടുക്കേണ്ടിയിരുന്നു. ക്രിസ്തുവിന് അന്യജാതിയായ മണവാട്ടിയെ കിട്ടുന്നതിനായി ആദ്യം യഹൂദസഭയെ വീണ്ടെടുക്കേണ്ടിയിരുന്നു. ഒരു മോവാബിയും പുറജാതിക്കാരിയുമായ അവൾ മറ്റൊരു ദേശത്തു നിന്നും നവോമിയോടൊപ്പം ഒരു വിദേശിയായി അവിടെ കടന്നു വന്നിരുന്നു. അതുപോലെ തന്നെയാണ് നാമം പുറജാതിക്കാരായ അന്യജാതികളാകുന്നു. എന്നാൽ ഓർക്കുക, അവൻ ആദ്യം നവോമിയെ കിട്ടേണ്ടിയിരിക്കുന്നു. അങ്ങനെ നവോമിയെ കിട്ടിക്കഴിയുമ്പോൾ അവൾക്കുള്ളതെല്ലാം അവന് കിട്ടിയിരിക്കുന്നു. ഓർക്കുക, ക്രിസ്തു വന്നപ്പോൾ അവൻ ഒരിക്കലും അന്യജാതി സഭയെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. ആദ്യപ്രകാരം തന്റെ സ്വന്തത്തിലേക്ക് പോകുക എന്നായിരുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ എല്ലായ്പ്പോഴും തന്റെ സ്വന്തത്തിലേക്കായി വരുന്നു. ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. രോഗികളെ സൌഖ്യമാക്കുവീൻ. മരിച്ചവരെ ഉയർപ്പീൻ. കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ. ഭൂതങ്ങളെ പുറത്താക്കുവീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. അത് ശരിയല്ലേ? അവനവരെ ഈരണ്ടായി അയച്ചു. അവൻ ആ സഭയെ വീണ്ടെടുക്കേണ്ടിയിരുന്നു. അങ്ങനെ ആ സഭയെ അവൻ വീണ്ടെടുത്തു കഴിയുമ്പോൾ അവൻ അന്യജാതി മണവാട്ടിയെ കിട്ടും. ആമേൻ. അതിൽ നിബന്ധനയായി വെച്ചിരുന്നത് അതായിരുന്നു. നോക്കൂ, അവൻ സഭയെ വീണ്ടെടുത്തപ്പോൾ അവന് മണവാട്ടിയെ കിട്ടി. അങ്ങനെ ഇപ്പോൾ ബോവാസിന് ഇത് പൊതുവായി ഉറപ്പാക്കേണ്ടിയിരുന്നു. നിനക്ക് അവളെ വീണ്ടെടുക്കാൻ കഴിയില്ലേ എന്നവൻ ചോദിച്ചു. എനിക്ക് കഴിയില്ല എന്നവൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കേണ്ടിയിരുന്നു. അവൻ തന്റെ ചെരുപ്പൂരി അവന് കൊടുത്തിട്ട് പറഞ്ഞു, അവിടെയാണ് നിങ്ങൾ സകല ഇസ്രായേലിലും അറിഞ്ഞുകൊള്ളട്ടെ, അതായത് ഞാൻ നവോമിയെ വീണ്ടെടുക്കുകയും കൂടാതെ റൂത്തിനെയും ഞാൻ എടുത്തിരിക്കുന്നു. ആമേൻ. റൂത്തിനെ ഞാൻ എനിക്ക് മണവാട്ടിയായി എടുത്തിരിക്കുന്നു. ആരായിരുന്നു അത്? അത് കൊയ്ത്തിന്റെ യജമാനായിരുന്നു. ആമേൻ. അവിടെയാകുന്നു അവൾ. ഞാൻ നവോമിയെ വീണ്ടെടുക്കുകയും റൂത്തിനെ ഞാൻ വാങ്ങിയിരിക്കുകയും അങ്ങനെ റൂത്ത് എന്റെ മണവാട്ടിയുമായിരിക്കും. അതിനെന്താണ് അവർ പറഞ്ഞത്? യഹോവ അവളെ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കിയിട്ട് ഇസ്രായേൽ റൂത്തിന് ആയിരത്തോളം സന്താനങ്ങൾ ഉയർത്തട്ടെ. അവൾ അങ്ങനെ ആകുകയും ചെയ്തു. അത് ശരിയാണ്, അവളും അവരെ പോലെ തന്നെ ആയിരിക്കട്ടെ. അങ്ങനെ ശ്രദ്ധിക്കുക, അവൻ പൊതുവായി ഉറപ്പാക്കാനുള്ള വിധത്തെ അവിടെ വെച്ച് നടത്തി. അതിനെ ചെയ്യുന്നതിന് വേണ്ടി യേശു എന്താണ് ചെയ്തത്? അവനും ജനങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം വഹിച്ചു. സാത്താന് പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ കഴിയാതെ വന്നപ്പോൾ, കാരണം അവൻ പാപിയായിരുന്നു, അവൻ പാപത്തിന്റെ പിതാവാകുന്നു. എന്നാൽ യേശു നിരപരാധിയായിരുന്ന സ്വർഗത്തിലെ ദൈവമായി അവന് മരിക്കേണ്ടിയിരുന്നില്ല. അവൻ താഴേക്കിറങ്ങി വരികയും സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ഉയർത്തപ്പെട്ടിട്ട് അങ്ങനെ മരിക്കുന്നതിൽ കൂടെ അവൻ പൊതുവായി സാക്ഷീകരിക്കപ്പെട്ടു. ഒരു പൊതുവായ സാക്ഷ്യമായിരുന്നു. അവന്റെ വസ്ത്രങ്ങൾ അവന്റെ മേൽ നിന്ന് ഊരിയെടുത്തിട്ട് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ അവൻ ലജ്ജയിൽ തൂങ്ങപ്പെട്ടു. നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു പാപഭരിതവും ലജ്ജാകരവുമായ ഒരു മരണം അവൻ വഹിച്ചു. ഒരു പൊതുവായ സാക്ഷ്യമാകുന്നു. ആമേൻ. അവൻ എന്താണ് ചെയ്തത്? അവന്റെ സ്വന്തം നീതി അവൻ വലിച്ചൂരി എടുത്തു കളഞ്ഞു. അവന്റെ സ്വന്തം മഹിമ അവൻ വലിച്ചൂരി കളഞ്ഞു. എനിക്ക് ശക്തിയുണ്ട്, എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 20 ലെഗ്യോണിലും അധികം ദൂതന്മാരെ എന്റെ അരികിൽ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിക്കാൻ കഴിയും. അവർക്കത് മാറ്റിക്കളയാൻ പറ്റുമായിരുന്നു. ഒരൊറ്റ ദൂതനത് ചെയ്യാൻ കഴിയുമായിരുന്നു. അവൻ 20 ലെഗ്യോനെ വിളിക്കാമായിരുന്നു. അത് ഏകദേശം 40,000 ദൂതന്മാരായിരിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? എനിക്ക് എന്റെ പിതാവിനോട് നേരെ അപേക്ഷിക്കാൻ കഴിയും എന്നവൻ പറഞ്ഞു. അവൻ 20 ലെഗ്യോണിലും അധികം ദൂതന്മാരെ അയക്കാൻ കഴിയും. അവർ ഇവിടേക്ക് വന്നിട്ട് ഈ രംഗത്തെ കൈകാര്യം ചെയ്യും. അതിൽ ഒരുവൻ തന്നെ എന്ത് ചെയ്യും? ഒരു നിമിഷത്തിനുള്ളിൽ അവൻ ഭൂമിയെ നശിപ്പിച്ചു കളയും. എന്നാൽ നോക്കൂ, അവന്റെ വശം അവിടേക്ക് വരാൻ 1,000 ഉണ്ടായിരുന്നു. അവൻ അതിനെ ഒരു വശത്തേക്ക് ഇട്ടു. അവൻ അവന്റെ എല്ലാ സ്ഥാനമാനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഒരു വശത്തേക്ക് ഇട്ടിട്ട് എനിക്കും നിനക്കും വേണ്ടി ഒരു പാപിയായി മരിച്ചു. ഇപ്പോൾ ഈ യോഗം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാം ഇത് പറയേണ്ടിയിരിക്കുന്നു. അവൻ അപ്രകാരം അത് ചെയ്തു. അതിനുശേഷം അവൻ റൂത്തിനെ എടുക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ അവളൊരു പുത്രനെ ഉത്ഭവിച്ചു. അവന്റെ പേര് ഒബേദ് എന്നാകുന്നു. ഒബേദ് ഇശായിയുടെ പിതാവും ഇശായി ദാവീദിന്റെ പിതാവും ദാവീദ് ക്രിസ്തുവിന്റെ പിതാവും ആമേൻ കർത്താവായ യേശുവിന്റെ പിതാവുമാകുന്നു. നിങ്ങളത് കാണുന്നില്ലേ? ആ നീതിയിൽ കൂടെയും ആ നേരെ ചൊവ്വായ തീരുമാനത്തിൽ കൂടെയും അവൻ നമ്മുടെ ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരനായി തീർന്നു. ദൈവം താഴേക്കിറങ്ങി വന്ന് നമ്മെ പോലെ ഒരു മനുഷ്യനായിട്ട് നമ്മുടെ ബന്ധുവായി തീരുകയും വിശപ്പ് അനുഭവിക്കുകയും ദാഹം അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ തരുവേനെന്ന് പറഞ്ഞു. അതിനവർ അവന് പുളിച്ച വീഞ്ഞ് നിറച്ച് അവന്റെ വായോടടുപ്പിച്ചു കൊടുത്തു. നാം ദാഹിക്കുന്നത് പോലെ അവനും ദാഹിച്ചു. അതില്ലാതെ എങ്ങനെയായിരിക്കാൻ കഴിയുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. നമ്മെ പോലെ അവനും രോഗിയായിരുന്നു. വൈദ്യ, നീ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ല് അവൻ എന്നോട് പറയുന്നില്ലേ? എന്നാൽ അവന്റെ പക്കലുണ്ടായിരുന്ന അവന്റെ വലിയ ശക്തികൾ അവന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയായിരുന്നില്ല. അവനത് ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്നു, എന്നാൽ സ്വന്തമായിട്ട് വേണ്ടി ഉപയോഗിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം ആരോവനോട് ചോദിച്ചു, സഹോദരൻ ബ്രഹാം, എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നതിന് മുമ്പേ അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ വരം എനിക്ക് വേണ്ടിയല്ല, എനിക്കത് സ്വന്തമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്കാണ് അതിന്റെ പ്രയോജനം കിട്ടുന്നത്, എനിക്കല്ല. ഞാൻ ദൈവത്തിന്റെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദാസൻ മാത്രമാകുന്നു. ഒരു പ്രാസംഗികൻ ഒരു പൊതുജനത്തിന് വേണ്ടിയുള്ള ദാസനാകുന്നു. വയലിലെ താമരയെ പോലെ അവൻ സ്വയം അവിടെ പിടിച്ചു നിൽക്കുന്നു. ഉച്ചത്തിൽ മൂളുന്ന തേനീച്ചകൾ വന്ന് അവരുടെ അംശത്തെ എടുക്കുകയും അങ്ങനെ എല്ലാവരും അവരുടെ അംശത്തെ എടുക്കുന്നു. തന്റെ പ്രകാശത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അവൻ രാവും പകലും കഠിനമായി പ്രയത്നിക്കുന്നു. ഒരു സുവിശേഷ ശുശ്രൂഷകനും അത് തന്നെയാണ് ചെയ്യുന്നത്. ദൈവത്തോടൊപ്പം ഒരേ നിരയിൽ നടക്കുകയും തന്റെ സാക്ഷ്യത്തെ സത്യമായി ഉയർത്തിപ്പിടിക്കുന്നതിൽ കൂടെ ലോകം അവനിലുള്ളതിനെ പങ്കെടുക്കുന്നു. നോക്കൂ, ശ്രീമാൻ പാസ്റ്റർ താമരയെ, അവൻ നല്ലവനായ ഒന്നാണ്. യേശു പറഞ്ഞു, അവനെ നിരൂപിപ്പീൻ. ശലോമൻ പോലും അവനോളം ചമഞ്ഞിരുന്നില്ല. അത് ശരിയാണ്. ഡോക്ടർ താമരയെ നിങ്ങൾ എല്ലാവരും അറിയുമെന്ന് ഞാൻ ഊഹിക്കുന്നു. വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഒരു താമരയ്ക്ക് തന്റെ വസ്ത്രത്തെ സൂക്ഷിക്കുന്നതിനായുള്ള പ്രകാശത്തിനായും കൂടാതെ തന്റെ സൗരഭ്യതയും മറ്റും വിട്ടുകൊടുക്കുന്നതിനുമായിട്ട് രാത്രിയും പകലും അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. അവൻ സ്വയമായി അവനെ തന്നെ തുറന്നു വെക്കുകയും അവർ വന്ന് അവനിൽ നിന്നും അതെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. തേനീച്ചകളും മറ്റുള്ള ഈച്ചകളും അങ്ങനെ എല്ലാം അതുവഴി കടന്നു വരുന്നത് എല്ലാം നല്ലതായാലും ചീത്തയായാലും അവനിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അതുപോലെയാണ് ക്രിസ്തുവിന്റെ ദാസനും, അതായത് ഒരു ക്രിസ്തീയ ദാസനും തന്നെ തന്നെ സ്വയം തുറന്നു കൊടുക്കുകയും ലോകത്തെ എന്നിൽ നിന്നും എടുത്തു കളയൂ, തനിക്ക് വേണ്ടി യാതൊന്നുമില്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അത് തന്നെയാണ് ക്രിസ്തുവും നമ്മുടെ ബന്ധുവായി തീർന്നപ്പോൾ നമുക്കായി ചെയ്തത്. ലോകം അവന്റെ നീതിയിൽ പങ്കുകൊള്ളപ്പെടേണ്ടതിനായും, കൂടാതെ നോക്കൂ, നാം ദൈവമക്കളാകുന്നതിനു വേണ്ടി അവൻ മനുഷ്യനായി തീർന്നു. ഇപ്പോൾ അവർ എന്താണ് ചെയ്തത്? അവർ വിവാഹിതരാകുകയും അതിൽ കൂടി വലിയ കാര്യം കടന്നു വരികയും ചെയ്തു. അതിനുശേഷം റൂത്ത് ക്രിസ്തുവിനെ ലഭിക്കുന്നതിൽ കൂടെ, അല്ലെങ്കിൽ ബോവാസിനെ അവൾക്ക് ഭർത്താവായി കിട്ടുന്നതിൽ കൂടെ പ്രതിഫലം ചെയ്യപ്പെട്ടു. അതിപ്രകാരം ആ പ്രകാശമേറിയതും മഞ്ഞില്ലാത്തതുമായ രാവിലെ സമയം കർത്താവിന്റെ വരവിനാൽ സഭ പ്രതിഫലം ചെയ്യപ്പെടുന്നത് പോലെയാണ്. നാം ഇപ്പോൾ വിശ്രമിക്കുകയാണ്, ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അവൻ വരും. എന്തുകൊണ്ടെന്നാൽ അത് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കുള്ള വരി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉദാഹരണവും കൂടി ഇപ്പോൾ ഒരു ഉദാഹരണവും കൂടി തരുന്നു. വീണ്ടെടുക്കപ്പെട്ടു എന്ന വാക്യത്തെ ഇന്ന് രാവിലെ സമയം ഞാൻ നോക്കി. എന്റെ അർമേനിയക്കാരായ സഹോദരന്മാരനോട് ക്ഷമിക്കണം, എന്നാൽ എനിക്കതിവിടെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അത് നിങ്ങളെ വേദനിപ്പിക്കുന്നതിനല്ല, എന്നാൽ നിങ്ങളെ ചിന്തിപ്പിക്കുന്നതിന് മാത്രമാണ്. വീണ്ടെടുക്കൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ നോക്കി. ഗ്രീക്ക് ഭാഷയിൽ വീണ്ടെടുക്കൽ യഥാർത്ഥമായി പ്രായോഗികമാക്കപ്പെടുന്നത് ചന്തയിൽ നിന്നും ഒരടിമ എടുക്കുന്നതിനാലാണ്. ഇപ്പോൾ എനിക്ക് ആ ഗ്രീക്ക് ശബ്ദം ഉച്ചരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ വീണ്ടെടുക്കുക എന്ന വാക്ക് ചന്തയിൽ നിന്നും ഒരടിമയെടുക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയും അവന്റെ യജമാനൻ അവനെ അടിമത്തത്തിനായി വിൽക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മരണത്തിനായി ഏൽപ്പിക്കുന്നു. അങ്ങനെ അവൻ കച്ചവട ചന്തയിലാകുന്നു. അവൻ ഒരു അടിമയാണ്. എന്നാൽ ഒരു മനുഷ്യൻ അത് വഴി കടന്നു വരികയും അത് ചെയ്യാൻ കഴിവുള്ളതായ ഒരു യോഗ്യനായ മനുഷ്യൻ കടന്നു വരികയും ഈ അടിമയെ കണ്ടെത്തുകയും അവന്റെ ദൃഷ്ടിയിൽ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു. അവനവനെ വീണ്ടെടുക്കുന്നു. അതായത് ആ അടിമക്കച്ചവട ചന്തയിൽ നിന്നും അവനെ എടുക്കുകയും തനിക്ക് വേണ്ടി തന്നെ അവനെ സ്വന്തമായി എടുക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, അടിമ ഒരിക്കൽ വീണ്ടെടുക്കപ്പെട്ട ആ അടിമയെ പിന്നെ ഒരിക്കലും ആ ചന്തയിൽ വീണ്ടും വിൽക്കപ്പെടാൻ കഴിയില്ല. ആമേൻ. വീണ്ടും ഒരിക്കലും വിൽക്കപ്പെടാൻ കഴിയില്ല. അവൻ അടയാളം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ വീണ്ടെടുക്കപ്പെട്ടതിനു ശേഷം അത് ധാരാളമായിരിക്കുന്നു എന്നവൻ വിചാരിക്കുന്നെങ്കിൽ തന്നെയും ആർക്കും അവനെ ഒരിക്കലും വീണ്ടും ഒരടിമയായി വിൽക്കാൻ കഴിയുകയില്ല. ഓ, ദൈവത്തിന് നന്ദി ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ ക്രിസ്തുവിലേക്ക് ഒരുവൻ വരികയും അവന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞതിനു ശേഷം സാത്താന് ഒരിക്കലും പിന്നെ അവനെ വീണ്ടും ഒരടിമയാക്കാൻ പറ്റുകയില്ല. വീണ്ടെടുപ്പിന്റെ നാൾ വരെയും യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നിങ്ങൾ സുരക്ഷിതരാകുന്നു. ഒരടിമ ലേവ്യ വ്യവസ്ഥയിലും ഇതേ നിയമം തന്നെ ആയിരിക്കുന്നില്ലേ എന്ന് കണ്ടുപിടിക്കുന്നതിനായി നിർഗമനത്തെ നോക്കുക. അത് തന്നെയല്ലയോ വ്യവസ്ഥയെന്ന് ഇത് നോക്കുക. ഒരിക്കൽ വീണ്ടെടുക്കപ്പെട്ട ഒരടിമയെ വീണ്ടും ഒരിക്കലും ഒരടിമയെ വിൽക്കാൻ കഴിയുകയില്ല. അത് ശരിയാണ്. ഹോ, ഞാൻ അത്രമാത്രം സന്തോഷവാനാകുന്നു. നമ്മുടെ ബന്ധുവായ വീണ്ടെടുപ്പുകാരൻ, അതായത് സ്വർഗത്തിലെ ദൈവം, അവൻ ആത്മാവാകുന്നു. അവൻ ഈ ഭൂമിയിലേക്ക് വരികയും ജഡമായി തീരുകയും എന്നെ പോലെയും നിങ്ങളെ പോലെയും ആയി തീർന്നു. പാപത്തെ അറിഞ്ഞിട്ടില്ലാത്തവനായ അവൻ നമ്മുടെ പാപങ്ങളെ അവന്റെ മേൽ വഹിക്കുന്നതിന് വേണ്ടി പാപഭരിതമായ ജഡരൂപത്തിൽ അകപ്പെടുകയും നമുക്ക് ബന്ധുവായി തീർന്നിട്ട് ഒരു പൊതുവായ സാക്ഷ്യത്തിനായിട്ട് മരിക്കുകയും മുഴുവൻ വില കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് തിരികെ അതിനെ സാക്ഷീകരിക്കുന്നു. മന്ദിരത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായി കയറി. അത് താഴെ നിന്ന് മുകളിലേക്കായിരുന്നില്ല, എന്നാൽ മുകളിൽ നിന്നും താഴേക്കായിരുന്നു. അത് ദൈവം സ്വയമായി മുകളിൽ നിന്ന് താഴെ വരെ വലിച്ചു കയറിയിട്ട് വഴിയെ തുറന്നിരിക്കുന്നു എന്നുള്ളതിനെ കാണിക്കുന്നു. അത് ദൈവം സ്വയമായി മുകളിൽ നിന്ന് താഴെ വരെ വലിച്ചു കയറിയിട്ട് വഴിയെ തുറന്നിരിക്കുന്നു എന്നുള്ളതിനെ കാണിക്കുകയും കൂടാതെ ബലിയുടെ വേദികൾ മറിക്കപ്പെടുകയും മിന്നൽ ഇരുട്ടിൽ കൂടെ കോപിച്ചുകൊണ്ട് ആകാശത്തേക്ക് ശിഖരങ്ങളായി പിരിയുകയും നട്ടുച്ച നേരത്ത് സൂര്യൻ ഇരുണ്ടുപോകുകയും നക്ഷത്രങ്ങൾ ശോഭിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാം അതിന് സാക്ഷ്യം വഹിച്ചു. നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഹാലലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം.
Even so must my
my mercy shall be upon thee, saith the Lord.
Her head's bowed now just a moment.
ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. അതൊരു പ്രവചനപരമായ ഉച്ചാരണമായിരുന്നു. സന്ദേശത്തിന് ശേഷം സഭയെ വിളിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അവനെ അറിയാത്തവരായി, ശരിയായ രീതിയിലുള്ള ഒരു ജീവിതമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ നിങ്ങളുടെ രക്ഷിതാവായി ശ്രോതാക്കളുടെ സന്നിധിയിൽ വെച്ച് ദൈവം മുമ്പാകെ സ്വീകരിക്കുന്നതിനായിട്ട് ഇവിടേക്ക് കടന്നു വന്ന് നിൽക്കാനായി ക്ഷണിക്കപ്പെടുന്നു. സ്നാനത്തിനായിട്ട് കുളത്തിൽ വെള്ളമുണ്ട്. ഉടനെ തന്നെ സ്നാന ശുശ്രൂഷ തുടങ്ങുന്നതിനായി ആരോ അവിടെ കാത്തിരിക്കുന്നു. നമ്മുടെ തലകൾ വണങ്ങിയിരിക്കുമ്പോൾ ഞാൻ അവനോടുകൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന പാട്ട് പാടിക്കൊണ്ട് ഈ നിമിഷത്തെ ഇപ്പോൾ നമുക്കെടുക്കാം. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം.
I'm going through. Yes, I'm going through. I'll pay the price. Whatever others do.
ഇപ്പോൾ നിങ്ങളെങ്ങനെ വാസ്തവത്തിൽ അർത്ഥമാക്കുന്നുണ്ടോ എങ്കിൽ ഇവിടേക്ക് കടന്നു വന്ന് നിൽക്കുക. പഴയ നിയമത്തിലെ നവമിയെ പോലെ നിങ്ങൾ ഒട്ടി നിൽക്കാൻ തയ്യാറാണോ? നിങ്ങളും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. അവനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നവരായി ഇനി ആരെങ്കിലും ഉണ്ടോ? ഈ യവനക്കാരിയായ സ്ത്രീ മുട്ടുകുത്തി ഇവിടെ ആയിരിക്കുന്നത് പോലെ അവളോടൊപ്പം അതുപോലെ മുട്ടിന്മേലാകുവാനായി കടന്നു വരാൻ വേറെ ആരെങ്കിലും കടന്നു വരില്ലേ? പഴയ നിയമത്തിലെ റൂത്തിനെ പോലെ അവളുടെ വഴിയെടുത്തുകൊണ്ട് ഇന്ന് രാവിലെ വരിക.
To be like Jesus.
ഈ മഹള ഇവിടെ മുട്ടിന്മേലായിരിക്കുന്നത് പോലെ വേറെ ആരെങ്കിലും ഇവിടേക്ക് കടന്നു വരാനായിട്ടുണ്ടോ? നിങ്ങൾ യാത്ര തുടങ്ങിയോ? നിങ്ങളുടെ കൈകൾ അവന്റെ കൈകളിലേക്ക് നിങ്ങൾ കൊടുക്കുമോ?
While the church is humming this song, to be like Jesus.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശുവെ പോലെ ആകുവാൻ എന്ന പാട്ട് സഭ മൂളിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ ഇന്ന് രാവിലെ സമയം റൂത്തിനെ പോലെ കാലെടുത്ത് വെച്ചിരിക്കുന്നു. പഴയ നിയമത്തിലെ റൂത്തിനെ പോലെ ആയനബൽ കടന്നു വരുന്നു. അവൾക്കത് എന്ത് തന്നെ വിലയായാലും അത് കാര്യമാക്കാതെ അത് കൊടുക്കുവാനായി കടന്നു വരുന്നു. അവൾ പരിഹസിക്കപ്പെട്ടാലും കളിയാക്കപ്പെട്ടാലും അതൊരു കാര്യമല്ല. ഇപ്പോൾ അവൾ അവളുടെ സ്ഥാനത്തെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് അവളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു. കൂടാതെ അവൾ മുട്ടുകുത്തിക്കൊണ്ട് മഹാനായ കൊയ്ത്തിന്റെ യജമാനൻ കിടന്ന കുരിശിങ്കിലെ സ്ഥാനത്തെ അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. പഴയ നിയമത്തിലെ നവോമിയെ നയിച്ചതുപോലെ ഇവിടെ നിന്ന് പുറപ്പെട്ട ആ വചനത്തിൽ കൂടി അവളോട് സംസാരിച്ച് അവന്റെ ആത്മാവിനെയും അവന്റെ കൃപയെയും സ്വീകരിക്കാനായി അവിടെയായിരിക്കുന്നു. അത് യഥാർത്ഥമായതിന്റെ യഥാസ്ഥാനത്ത് അതിന് ചെന്നെത്തിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ ഒരു വിശ്വാസിയുടെ സ്ഥാനത്തെ എടുത്തുകൊണ്ട് കുരിശിങ്കൽ മുട്ടുകുത്തിയിട്ട് അവിടെ വെച്ച് തന്റെ പാപങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ എല്ലാവിധ പഴയ കാര്യങ്ങളെയും ഒരു വശത്താക്കിയിട്ടുകൊണ്ട് ക്രിസ്തു യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയായി കടന്നു വരുന്നു. പിതാവെ, ഇന്ന് രാവിലെ സമയം ഈ കെട്ടിടത്തിലായിരിക്കുന്ന വിഭിന്നമായവരായ എല്ലാ വ്യക്തികളെയും, എല്ലാ പുരുഷന്മാരെയും, സ്ത്രീയെയും, ബാലന്മാരെയും അല്ലെങ്കിൽ ബാലികമാരെയും, അങ്ങനെ നിന്നെ അറിഞ്ഞിട്ടില്ലാത്തവരായി ഇവിടെ ആയിരിക്കുന്നവരുടെ മേൽ ഈ വചനങ്ങളെ കർത്താവെ വെറുതെ കടന്നു പോകുവാൻ ഇടയാക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏത് നാഴികയിലാണ് ന്യായവിധി ഞങ്ങളുടെ മേൽ കടന്നു വരുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അത് ചിലപ്പോൾ ഇന്ന് തന്നെയായിരിക്കാം. ഞങ്ങളിൽ അനേകർ അതിൽ കടന്നു വരാനിടയുണ്ട്. അത് ചിലപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പേ ഒരു വഴിയപടം ഉണ്ടാകാനിടയുണ്ട്. ഒരു ഹൃദയസ്തംഭനം ഞങ്ങൾ കേട്ടെന്നിരിക്കാം. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ഓ ദൈവമേ, ഈ നാഴികയിൽ നിന്റെ ആത്മാവ് ഇവിടെയായിരിക്കുമ്പോൾ, അവൻ ഇവിടെയായിരിക്കുന്നുവെന്ന് ഞങ്ങൾ സാക്ഷീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം തന്റെ നിത്യമായ ദയയിൽ കൂടി ഞങ്ങളെ എടുക്കാനായി ഇവിടെയായിരിക്കുമ്പോൾ ഞങ്ങളെ തയ്യാറാക്കണമേ. കർത്താവെ, അവിടുത്തെ കൃപയെ ഞങ്ങൾക്ക് നൽകണമേ. ഇപ്പോൾ ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ മറ്റുള്ളവരെയും ഈ ആൾത്താരയിലേക്ക് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിനു വേണ്ടി ഈ രാവിലെ സമയം അയക്കണമേ. കർത്താവെ, അത് അനുവദിക്കണമേ. അവളോട് ദയുണ്ടാകണമേ. കൂടാതെ അവളുടെ ആളുകൾ, അവളുടെ സഹോദരന്മാർ എന്നോടൊപ്പം ഈ പ്രസംഗപീഠത്തിലായിരിക്കുകയും അവളുടെ സഹോദരി വോർഡ് പിന്നിലായിരിക്കുകയും കൂടാതെ അവളുടെ അമ്മയും അപ്പനും അവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമായ കർത്താവെ, ഞാൻ ദയക്കായി നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് അനുവദിക്കണമേ. എന്റെ ഹൃദയത്തിൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നീ അറിയുന്നുവല്ലോ. കർത്താവെ, നിന്റെ ദയാൽ ചൊരിയപ്പെട്ട രക്തം ഈ നാഴികയിൽ തന്നെ കടന്നുവന്ന് അത് അനുവദിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ അത് അനുവദിക്കണമേ. പിതാവെ, മറ്റുള്ളവരെയും കടന്നു വരാൻ ഇടയാക്കിയിട്ട് ക്രിസ്തുവിൽ കൂടെ പിതാവുമായി നിരപ്പാക്കാൻ ഇടയാകണമേ. ഇപ്പോൾ നാം കാത്തിരിക്കുമ്പോൾ വീണ്ടും ആ പാട്ട് പാടാൻ കഴിയുമോ എന്ന് ഞാൻ അതിശയിക്കുന്നു. ചൊരിയണമേ, ഓ കർത്താവെ, എന്റെ മേൽ ചൊരിയണമേ. വിളക്കമാടത്തിൽ നിന്നും പ്രകാശം എന്റെ മേൽ ചൊരിയണമേ.
Would there be another come up?
Lord, shine on me. Let the light from the lighthouse shine on me. Shine on me. Lord, shine on me. Let your light from the lighthouse shine on me.
Yenna adendakum.
To be like
പിതാവായ ദൈവമേ, സത്യമായും അതാണ് ഞങ്ങളുടെ സാക്ഷ്യം. കർത്താവെ, ഞങ്ങൾ അവനെ പോലെ സൗമ്യതയും എളിമയോടും താഴ്മയോടും മാധുര്യത്തോടും കൂടെ എല്ലായ്പ്പോഴും അവനെ തെറ്റായി പരിഗണിക്കുന്നവരെയും തെറ്റ് ചെയ്യുന്നവരെയും അവനെ പോലെ ക്ഷമിക്കുന്നവരാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ രീതിയിലാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ കടന്നു വന്നിരിക്കുന്നതായി മഹിളയ്ക്ക് വേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഈ ജീവിതം എന്തായി തീരുമെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? നാം എല്ലാവരും ചെയ്തിരിക്കുന്നത് പോലെ തന്നെ അവളുടെ ജീവിതത്തിലെ തെറ്റുകളിൽ കൂടിയും മറ്റുള്ള കാര്യങ്ങളിൽ കൂടി അവൾ പോയിരിക്കുകയും ഇന്ന് രാവിലെ ആ നദിയുടെ താഴേക്ക് അത് എടുത്തു കളയപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവമേ, ഈ മഹിളയ്ക്കൊരു സമർപ്പിക്കപ്പെട്ട ജീവിതത്തെ ജീവിക്കുവാനും അത് അവളുടെ എല്ലാ സഹപ്രവർത്തകരെയും ഇതേ അനുഭവത്തിലേക്ക് നയിക്കുവാനും ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൾ ഇവിടെ തന്നെ നിന്ന് പോകാതെ എന്നാൽ വാഗ്ദത്ത ദേശത്തേക്ക് കടന്നിട്ട് അവൻ കിടന്ന സ്ഥാനത്തെ മനസ്സിലാക്കിയിട്ട് പരിശുദ്ധാത്മാവിനെ അവിടെ വെച്ച് സ്വീകരിക്കാൻ ഇടയാക്കണമേ. കർത്താവെ, അനുവദിക്കണമേ. പിതാവെ, ഇനിയും ആരെങ്കിലും ഇവിടേക്ക് വരാനായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുകയും എന്നാൽ വരാതിരിക്കുകയും ചെയ്തവരായിട്ടുണ്ടെങ്കിൽ നിന്റെ ആത്മാവ് അവരെ വിടാൻ ഇടയാക്കരുതേ. അവരും ഇവിടേക്ക് വന്ന് ഇതുപോലെ ഒരു തീരുമാനമെടുക്കുന്നതുവരെയും രാത്രിയും അല്ലെങ്കിൽ പകലും അവർക്ക് വിശ്രാമം ഉണ്ടായിരിക്കരുതേ. അവരോട് പരുഷമായിരിക്കുന്നില്ല കർത്താവെ, എന്നാലോ ദൈവമേ, അവർക്ക് എന്താണ് നഷ്ടപ്പെടുന്നതെന്നും അന്നാളിൽ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്നവൻ പറയുന്നത് കേൾക്കുമ്പോൾ എന്തായിരിക്കും? അന്ന് രാവിലെ സമയം 8-ാമത്തെ പെൻ സ്ട്രീറ്റിൽ വെച്ച് ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വന്നില്ല. ഓ ദൈവമേ, അങ്ങനെ തുലാസിൽ ഞങ്ങൾ തൂക്കപ്പെടുകയും കുറവുള്ളവരായി ഞങ്ങൾ കാണപ്പെടുകയും ചെയ്യുന്ന ആ നാഴിക എത്ര ഭയാനകരമായിരിക്കും. പിതാവേ, നിന്റെ ദിവ്യ സന്നിധിയിൽ ആർക്കും ഒരിക്കലും അങ്ങനെ വരാൻ അനുവദിക്കരുതേ. അവരെല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമീൻ. ഇന്ന് രാവിലെ സമയം കർത്താവിനെ അവന്റെ നന്മയ്ക്കായും അവന്റെ ദയയ്ക്കുമായി ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നീണ്ട സമയം എന്നോടൊപ്പം കാത്തിരിക്കുന്നതിനായുള്ള നിങ്ങളുടെ ക്ഷമയ്ക്കായും ഞാൻ നന്ദി പറയുന്നു. സഹോദരി അയനാബേലും സഹോദരി വിടും, അതവളുടെ സഹോദരിയും സഹോദരൻ ചാർലിയും വളരെ നീണ്ട സമയം കൊണ്ട് അവർ പ്രാർത്ഥനയിലായിരിക്കുകയും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. സഹോദരി അയനാബൽ ഒരു നിമിഷത്തേക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? അത് സഹോദരി വീടാകുന്നു. അദ്ദേഹം നമ്മുടെ പള്ളിയിലെ ഇവിടുത്തെ ട്രസ്റ്റി ആകുന്നു. മറ്റേത് അദ്ദേഹത്തിന്റെ അനീതിയാണ്. അതായത് ഇന്ന് രാവിലെ സമയം യേശുവിനെ അവളുടെ വ്യക്തിപരമായി രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നത്. എത്രമാത്രം പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി അയനാബൽ, നിങ്ങളുടെ പേര് ഞാൻ ശരിയായിട്ടാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാണോ? പ്രിയപ്പെട്ട സഹോദരി, ദൈവം നിങ്ങളെ എന്നേക്കും അനുഗ്രഹിക്കട്ടെ. കൂടാതെ നിങ്ങൾ ഇതുവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ചെയ്യുന്നതിനായി നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുക. ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും നിന്റെ വലിയേറിയ ഭർത്താവിനെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരുന്നു. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് സ്റ്റാൻലി എന്നാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്റ്റാൻലി. ആനന്ദമേറിയ ഭവനമാകുന്നു. എന്നാൽ ഇതുവരെ ഉണ്ടായിരുന്നതിലും കൂടുതൽ ഇനിയും ആനന്ദമേറിയതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും തന്റെ കൃപയും ദയയും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് നൽകട്ടെ. കൂടാതെ കർത്താവിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. അയനാബൽ, നീ ഇപ്പോൾ റൂത്തിനെ പോലെ ആയിരിക്കുക. അവനോട് പറ്റിച്ചേർന്നുകൊള്ളുക. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ യാത്ര കഠിനമാകുകയും വഴികൾ മങ്ങുകയും ചെയ്യും. എന്നാൽ ഓർക്കുക, നീ താഴെ ഭൂമിയിലേക്കും പിന്നെ മേലെ ആകാശത്തേക്കും നോക്കുക. ഒരു രക്താംബരമായ കാൽപ്പാട്, നിന്റെ മേലോട്ടുള്ള വഴികളെല്ലാം നിന്നെ പിന്തുടരുന്നത് നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അവൻ നിന്നെ വഴി നടത്തും. ഇപ്പോൾ 12 മണിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കാൻ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ? ബില്ലി എവിടെ വരെയായിരിക്കുന്നു? പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ നീ വിതരണം ചെയ്തിരുന്നോ? അവൻ പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ വിതരണം ചെയ്തതായിട്ട് എന്നോട് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. എന്താകുന്നു അത്? ആ കാർഡിലെ അക്ഷരവും സംഖ്യയും ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരുമോ? എന്താകുന്നു? ബി ആകുന്നുവോ? ബി 1 to 100 വരെയാണോ? 50 to 100 വരെയാണ്. ശരി, ബിയിലെ ആദ്യത്തെ സംഖ്യ കടന്നു വരിക. ഇപ്പോൾ വളരെയധികം ജനക്കൂട്ടമുള്ളതിനാൽ നമുക്കത് കഴിയുകയില്ല. അതുകൊണ്ട് അവരെ എല്ലാം എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ നിരയിൽ കൂടി അവരെ കടത്തിവിടുക. പ്രാർത്ഥനയുടെ നിരയെ കണ്ടിട്ടില്ലാത്തവരെ എത്ര പേരുണ്ട്? എന്റെ യോഗങ്ങളിൽ വെച്ച് ഒരിക്കലും ഒരു പ്രാർത്ഥനയുടെ നിരയിൽ കൂടി കടന്നു വന്നിട്ടില്ലാത്തവർ നിങ്ങളുടെ കൈകളെ ഉയർത്തി കാണിക്കട്ടെ. ഓ ദൈവമേ, അത് ധാരാളമാകുന്നു. ഇപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിവേചിക്കാനും കഴിയും. അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ യാതൊരു നിരയുമില്ലാതെ ശ്രോതാക്കളിൽ നിന്നും നേരെ അവരെ വിളിക്കുവാൻ കഴിയും. അതിൽ യാതൊരു കുഴപ്പവുമില്ല. പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. അതെ സാർ. എന്നാൽ നമുക്ക് പ്രാർത്ഥനയുടെ നിരയിലാകാം. ആരുടെ പക്കലാണ് പ്രാർത്ഥനയുടെ കാർഡ്? ബി 1, ക്ഷമിക്കണം, 50 തൊട്ടാണ്. അതുകൊണ്ട് തീർച്ചയായും 1 ആരുടെ പക്കലുമില്ല. ശരി, പ്രാർത്ഥനയുടെ കാർഡ് 50 ആരുടെ പക്കലാണ്? ശ്രീമാൻ കടന്നു വരിക. പ്രാർത്ഥനയുടെ കാർഡ് 51, 52. പ്രാർത്ഥനയുടെ കാർഡ് 52, 53, 54. ശരി, 54. ഇതുവഴിയായി കടന്നു വരിക. നിങ്ങൾ പിന്നിലാണെങ്കിൽ ഇതുവഴി കടന്നു വരിക. 51, 52, 53, 54 ആരുടെ പക്കലാണ് 55 ഉള്ളത്? ഈ മഹിളയുടെ പക്കൽ ഇവിടെയാകുന്നു. ശരി, 56. ഭിത്തിക്കരികിലായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം എഴുന്നേറ്റ് നിൽക്കുക. 57, 58, 59, 60, 61, 62, 63, 64, 65. ബസ്റ്റി ആ ഇടനാഴിയിൽ കൂടെ തിരിച്ചുവിടുക. സഹോദര അവിടെയാകുന്നു. ശരി, നേരെ തിരിഞ്ഞുകൊള്ളുക. പ്രാർത്ഥനയുടെ കാർഡുകളില്ലാതെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്നതിനായി ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ശരി, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, വിശ്വസിക്കുക. 56 ഞാൻ എടുത്തിരിക്കുന്നു. അതെ, 57, 58, 59, 60 അവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. 61, 2, 3, 4, 5 അങ്ങനെയുള്ളവർ എഴുന്നേൽക്കട്ടെ. 66, 67, 68, 69, 70 എഴുന്നേറ്റ് നിൽക്കുക. ഒരു സമയം എല്ലാവരും കൂടി ഒരുമിച്ച് തിരക്കിടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കാരണത്താലാണ് ഞാൻ 70 വരെയുള്ള നമ്പർ വിളിച്ചത്. 70 to 80 എഴുന്നേൽക്കുക. ഈ വശത്തേക്ക് 70 to 80 കടന്നു വരിക. ശരി, 1, 2, 3, 4, 5, 6, 7, 8, 9. ശരി, 80 to 90 ഇവിടെ നിൽക്കുക. ഡോക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം പിന്നിലായി അവരെ സഹായിക്കുക. 80 to 90 ഈ വശത്ത് നിൽക്കുക. 90 to 100 ഈ വശത്ത് നിൽക്കുക. ശരി ശരി, ഇപ്പോൾ അവർ പ്രാർത്ഥനയുടെ വരിയിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സഭയുടെ ചില കാര്യങ്ങളെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് എന്റെ യോഗങ്ങളിൽ വന്നിട്ടില്ലാത്ത അപരിചിതരായ എത്ര പേർ ഇവിടെയുണ്ട്? ഒരു വ്യക്തിക്ക് വേറൊരു മനുഷ്യനെ സുഖപ്പെടുത്താൻ കഴിയില്ലെന്ന് എത്ര പേർക്കറിയാം? ഒരു ഡോക്ടറിന് പോലും അത് കഴിയുകയില്ല. ഇല്ല ശ്രീമാൻ, ഒരു ഡോക്ടർ ഒരു രോഗശാന്തിക്കാരനല്ല. അദ്ദേഹം പ്രകൃതിയാൽ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമാണ് രോഗശാന്തി ചെയ്യുന്നവൻ. ഒരു ഡോക്ടറിന് ഒടിഞ്ഞ കൈകൾ തമ്മിൽ കൂട്ടിവെക്കാൻ കഴിയും, എന്നാൽ ആ കൈകളെ സുഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുകയില്ല. ഒരു ഡോക്ടറിന് അപ്പൻഡിക്സ് നീക്കം ചെയ്യാൻ കഴിയും, എന്നാൽ അതിനെ നീക്കം ചെയ്യാനായി അദ്ദേഹം മുറിച്ച സ്ഥാനത്തെ ദൈവം സുഖപ്പെടുത്തുന്നു. ഒരു വൈദ്യന് ഒരു പല്ല് പറിക്കാൻ കഴിയും, എന്നാൽ രക്തസ്രാവം നിർത്തുന്നതിനും അതിനെ സുഖപ്പെടുത്തുന്നതിനും കഴിയുകയില്ല. ദൈവത്തിന് അത് ചെയ്യേണ്ടിയിരിക്കുന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ തന്നെ സ്വയം ഒരു രോഗശാന്തിക്കാരനായി അവകാശപ്പെട്ടില്ലായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? അവനൊരു മനുഷ്യനായിരുന്നു. ഞാനല്ല ഈ പ്രവൃത്തികളെ ചെയ്യുന്നത്, എന്നാൽ എന്നിൽ വസിക്കുന്ന എന്റെ പിതാവാണ് ചെയ്യുന്നത്. അവനാണ് ഈ പ്രവൃത്തികളെ ചെയ്യുന്നത് എന്നവൻ പറഞ്ഞു. അത് ശരിയല്ലേ? ഏത് പ്രകാരമുള്ള ഒരു ശുശ്രൂഷയായിരുന്നു അവനിവിടെ ആയിരുന്നപ്പോൾ ചെയ്തിരുന്നതെന്ന് എത്ര പേർക്കറിയാം? അവൻ ചെയ്യേണ്ടതായ കാര്യങ്ങളെ പിതാവ് അവന് കാണിച്ചു കൊടുത്തു. അത് ശരിയല്ലേ? എത്ര പേർക്കറിയാം? വിശുദ്ധ യോഹന്നാൻ 5:19 അവൻ പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അത് ശരിയല്ലേ? അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അയവണ്ണം തന്നെ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നില്ലേ? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണെന്ന് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്നു, അതായത് അവൻ വാസ്തവമായും അനന്യനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരി, അവൻ എങ്ങനെയാണ് അനന്യനായിരിക്കുന്നത്? എല്ലാ സിദ്ധാന്തത്തിലും അവൻ അനന്യൻ തന്നെയാകുന്നു. അത് ശരിയല്ലേ? അവൻ അനന്യനായ ദൈവമാകുന്നു. അവൻ അനന്യനായ രോഗശാന്തിക്കാരനാകുന്നു. അവൻ അനന്യനായ രക്ഷിതാവാകുന്നു. അവൻ അനന്യനായ മനോഭാവമുള്ളവനാകുന്നു. അതെല്ലാം മാറ്റമില്ലാത്തതാണ്. അത് ശരിയല്ലേ? അനന്യൻ തന്നെ. ശരി, എന്നാൽ അവൻ അനന്യനായിരിക്കുകയും കൂടാതെ അനന്യനാകുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ അതേ കാര്യം തന്നെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അത് ശരിയല്ലേ? അത് സത്യമായിരിക്കുന്നുവെന്ന് എത്ര പേർക്കറിയാം? ഞാൻ ഒരു നിമിഷം ഇവിടെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ചുറ്റുപാടുമായി 50 പേർ പോലും നിൽക്കുന്നില്ല എന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. അതിനാൽ ഞാനിപ്പോഴും കാത്തിരിക്കുകയാണ്. ഇല്ല, അവരിൽ ചിലർ ഒരുപക്ഷെ നേരത്തെ വീട്ടിൽ പോയെന്നിരിക്കാം. കുറച്ചാളുകൾ ഇവിടെ നിന്നും തിരികെ പോകുന്നതായി ഞാൻ കണ്ടിരുന്നു. ശരി, ഈ ചെറിയ ഒരു വരി മാത്രമേ ഇവിടെയുള്ളൂ. ഈ നിരയിൽ എന്നെ പരിചയമില്ലാത്തവരായി എത്ര പേരുണ്ട്? എനിക്ക് നിങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയില്ലാത്തവരായുള്ളവർ തങ്ങളുടെ കൈകളെ ഉയർത്തുക. നിങ്ങളുടെ കൈകളെ ഉയർത്തി കാണിക്കുക. എനിക്ക് നിങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നറിയാവുന്നവരെ എത്ര പേരിവിടെയുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തുക. അതിനാൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. ശരി, അവനിവിടെ സന്നിഹിതനായിരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയുന്നതിനു വേണ്ടി വിവേചനത്തെ കാണുന്നതിനായി ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇപ്പോൾ അതൊരു കാര്യമല്ല. ഈ നിരയിൽ കൂടി കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയും, അല്ലെങ്കിൽ അവർക്ക് അവിടെ പോയി ഇരിക്കാൻ കഴിയും. അതെ, അവിടെ പോയി ഇരുന്നു കൊള്ളുക. അതൊരു പ്രശ്നമല്ല. പരിശുദ്ധാത്മാവിന് അതേ കാര്യങ്ങളെ അതുപോലെ തന്നെ വെളിപ്പെടുത്താൻ കഴിയും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ അത് അപ്രകാരം തന്നെയാണെങ്കിൽ ഒരു നിമിഷത്തേക്ക് ശാന്തരായിരിക്കുക. ഇപ്പോൾ സ്വല്പം താമസിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഒരു നിമിഷം നേരത്തേക്ക് അതുപോലെ തന്നെ ശാന്തരായിരുന്നു കൊള്ളുക. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനായി ആഗ്രഹിക്കുന്നു. ഞാൻ ചിലപ്പോൾ ഇവിടെയുള്ള തെറ്റായ മൈക്കിൽ കൂടെ ആയിരിക്കാം പറയുന്നത്. അത് ശരിയല്ലേ? അത് രണ്ടും ഇവിടെ കൊളുത്തിയിട്ടുണ്ട്. കൂടാതെ ഇതും കൂടിയുണ്ടോ? ജസ്റ്റ് ശരി, ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമുക്ക് ശാന്തരാകാം. എനിക്കറിയാവുന്നവരെ ആരെങ്കിലും ഈ നിരയിലുണ്ടോ എന്ന് ഞാനിപ്പോൾ നോക്കാൻ പോവുകയാണ്. അവിടെ നിൽക്കുന്ന ആ വ്യക്തി എനിക്കറിയാം. അതെ, ഏൾ എനിക്കറിയാം. ഏൾ എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഏൾ കൊളിൻസ് ആകുന്നു. ഓ അതെ, അവിടെ മുകളിലായി ആ മനുഷ്യൻ നിൽക്കുന്നു. കൊളറോഡയിൽ വെച്ച് നമ്മോട് കൂടെ വേട്ട ചെയ്തിരുന്നത് ഈ വ്യക്തിയാണോ? ഓ എന്റെ, അതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് തീരെ സുഖമില്ല എന്ന് ഇയാൾ എന്നോട് പറഞ്ഞിരുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുകയുമാകുന്നു. നിങ്ങൾക്ക് അധിക നേരം നിൽക്കാൻ കഴിയില്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ അവിടെ ഒരു കസേരയിൽ ഇരുത്തുക. അല്ലാത്ത പക്ഷം ആരെങ്കിലും എഴുന്നേറ്റിട്ട് സഹോദരൻ കൊളിച്ചിന്റെ അടുത്തായി അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടം കൊടുക്കുക. കാരണം ആ വ്യക്തിക്ക് തീരെ സുഖമില്ലാതെ ഇരിക്കുന്നു. കൂടാതെ ഇപ്പോൾ അദ്ദേഹത്തിന് 100 പൗണ്ടോളം അല്ലെങ്കിൽ അതിന് കൂടുതലായി ഭാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹം തീരെ സുഖമില്ലാതെ ആയിരിക്കുന്നു. ഞാൻ പ്രാർത്ഥനയുടെ നിരയിലേക്ക് വരുന്നതുവരെ അദ്ദേഹം അവിടെ ഇരുന്നു കൊള്ളട്ടെ. ഇപ്പോൾ ഞാൻ നോക്കട്ടെ. ഇപ്പോൾ ഏളിനോട് കൂടെ ഇരിക്കുന്ന ആ മനുഷ്യൻ, ഈ വ്യക്തി അവിടെ നേരെ പിറകിലായിട്ടിരിക്കുന്നു. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം കെൻഡിക്കയിലുള്ള ലാഗ്രാഞ്ചിന് ചുറ്റുപാടുമുള്ള സ്ഥലത്ത് നിന്നാണ്. നിങ്ങളെ ഞാൻ അറിയുന്നു. അതെ, അത് സഹോദരനും അത് സഹോദരി കിടുമാണ്. എനിക്കവരെ അറിയാം. ഈ മഹിള, അത് സഹോദരി റൂക്ക് ആകുന്നുവോ? അതെ, അതാകുന്നു. ശരി, സേലസ്ബർഗിൽ നിന്നും ഈ മഹിള ഇവിടെ എത്തിയിരിക്കുന്നു. അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ശരിയാണല്ലേ? ഈ നിരയിൽ വാസ്തവത്തിൽ എനിക്കറിയാവുന്നവരെ കുറിച്ച് അത് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓ അതെ, മിൽ ടൗണിൽ നിന്നുമുള്ള എന്റെ ഒരു നല്ല സുഹൃത്തായ ബസ്റ്റി റോജേഴ്സ് ഇവിടെ ആയിരിക്കുന്നു. ബാക്കി അങ്ങ് പുറകിലായിട്ട് ഈ നിരയിലുള്ളവരെല്ലാം എനിക്ക് അപരിചിതരാകുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. ഇപ്പോൾ അത് ദൈവം മുമ്പാകെ, എനിക്കറിയാവുന്നിടത്തോളം അവർ എനിക്ക് അപരിചിതരാകുന്നു. ഇപ്പോൾ ഞാൻ ശ്രോതാക്കളുടെ ഇടയിലേക്കൊന്ന് നോക്കട്ടെ. എനിക്ക് അപരിചിതരായ രോഗികളായിട്ടുള്ളവർ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അപേക്ഷയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ശരി, ചുറ്റുപാട് നോക്കൂ. ഏകദേശം എല്ലായിടത്തും തന്നെ ഒരു നിമിഷമോ അല്ലെങ്കിൽ 2 നിമിഷം കൂടുതലായി കാത്തു നിൽക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കില്ലല്ലോ. ഒരു ഗംഭീരതയോട് കൂടിയ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കുറച്ച് പിന്നിലേക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്, അതിനാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമല്ലോ. ഞാൻ നിങ്ങളോട് ചില കാര്യം മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഞാൻ പ്രസംഗിക്കുന്നതായ ഈ സന്ദേശങ്ങൾ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തീർച്ചയാണ്. അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ ഇവിടേക്ക് വരില്ലല്ലോ. ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി കുറച്ച് ധാരണ എനിക്ക് തരാതെ ദൈവം എന്തെങ്കിലും ചെയ്യുമോ? അവൻ തീർച്ചയായും ചെയ്യുകയില്ല. ഇല്ല, അവൻ ചെയ്യുകയില്ല. ഇപ്പോൾ അങ്ങനെ അവൻ ചെയ്തിരിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ യേശു ക്രിസ്തു മാറിയിട്ടില്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നു. അവന്റെ മരണം അവനെ മാറ്റിയിട്ടില്ല, അത് അവനെ തേജസ്കരിച്ചിരിക്കുന്നു. അവൻ 3-ാമത്തെ ദിവസം ഉയരത്തെഴുന്നേൽക്കുകയും ഉയരത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. അവൻ തിരികെ പരിശുദ്ധാത്മാവിനെ അയക്കുകയും, അത് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? കൂടാതെ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും, കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ ഈ ലോകം എന്നെ ഇനി കാണുകയില്ല. നിങ്ങൾക്കറിയാമോ, അത് അവിശ്വാസികളുടേതായ സഭയുടെ ലോകക്രമങ്ങളും മറ്റുമാണ്. അവർ എന്നെ ഇനിയും കാണുകയില്ല. എന്നാൽ നിങ്ങളോ എന്നെ കാണും. നിങ്ങളോ, അത് വിശ്വാസിയായ സഭയാകുന്നു. കാരണം ഞാൻ എന്നുള്ളത് വ്യക്തിപരമായ സർവനാമമാകുന്നു. ലോകാവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കും, നിങ്ങളുടെ ഉള്ളിലുമായിരിക്കും. ഇവിടെ സമാപ്തിയോളം വരെ എന്നുള്ളതിനെ ലോകാവസാനം വരെ എന്ന് നാം അർത്ഥമാക്കുന്നു. ലോകാവസാനം വരെ നിങ്ങളോട് കൂടെയായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. അത് സത്യമല്ലേ? ഇപ്പോൾ നമുക്കിവിടെ ബാപ്റ്റിസ്റ്റുകാരും മെത്തഡിസ്റ്റുകാരും പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കാരും കൂടാതെ യഹൂദൻ പോലും ഇന്ന് രാവിലെ സമയം ഇവിടെയുണ്ട്. കൂടാതെ ചർച്ച് ഓഫ് ഗോഡും നാസറീനും പിൽഗ്രിം ഹോളിനസും യഹോവ സാക്ഷികളുമായി വിവിധ സ്ഥാപിത സഭാ സംഘടനകളും ഉണ്ട്. ഈ ഉച്ചനേരത്ത് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ അവരെയാണ് നോക്കുന്നത്. മെത്തഡിസ്റ്റും ലൂഥറൻകാരും പെന്തിക്കോസ്തുകാരും അങ്ങനെ വിവിധ തരത്തിലുള്ളതായ ജനങ്ങളെ ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാവുന്നവരായി ഇവിടെ ചുറ്റുപാടും കാണുന്നു. അവരെല്ലാം നമ്മെ സന്ദർശിക്കുകയും കൂടാതെ ടൗണിന് പുറത്തുനിന്നും വരുന്നു. ഈ ബ്രണഹാം കൂടാരം എന്നത് ഈ നഗരത്തിൽ ഒരു ചെറിയ കാര്യമാണ്, എന്നാൽ ഇത് ലോകമെങ്ങും നിന്ന് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കാര്യത്തെ നാം എടുത്തിട്ട് യഥാർത്ഥമായി അതിനെ ചിന്തിക്കുകയും ശരിയായും നേരായ രീതിയിൽ അതിനെ ചിന്തിച്ചിട്ട് ഈ ചോദ്യത്തിന് വളരെ ആദരവോടുകൂടി നമുക്ക് ഉത്തരം പറയാം. അങ്ങനെ അവൻ മരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങളോടും രോഗികളോടുമുള്ള അവന്റെ മനോഭാവം ഇന്നലെ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ ഇന്നുമായിരിക്കും. എങ്കിൽ ഇന്നലെ അവന്റെ മനോഭാവം എങ്ങനെയായിരുന്നു അവൻ ഉണ്ടാക്കിയത്? അത് നിനക്ക് വിശ്വസിക്കാമെങ്കിൽ എനിക്ക് കഴിയും എന്നായിരുന്നു. അത് ശരിയല്ലേ? നീ വിശ്വസിക്കുമെങ്കിൽ. ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. എന്റെ മകൻ പിശാചിനാൽ പിടിക്കപ്പെട്ട് വളരെ കഷ്ടത്തിലായിരിക്കുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർ ഒച്ച വയ്ക്കുകയും ബഹളം വയ്ക്കുകയും അങ്ങനെയെല്ലാം ചെയ്തു. എന്നാൽ നിന്നാൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് കഴിയുമെന്ന് അവൻ പറഞ്ഞു. നിന്നാൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് കഴിയും. ഇപ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് യേശു ചെയ്തത്? ഇന്നലെ അവൻ എന്തായിരുന്നു? എങ്ങനെയാണ് അവൻ ശുശ്രൂഷ ചെയ്തിരുന്നത്? ഇതിപ്പോൾ അപരിചിതരായവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവൻ ഇന്നലെ എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. അതെനിക്ക് ഏകദേശം 3 മിനിറ്റോളം എടുക്കും. പെട്ടെന്ന് തന്നെ ആ സ്ഥലങ്ങളിൽ കൂടെ നമുക്ക് കടക്കാം. അവന്റെ ശുശ്രൂഷ ആദ്യം തുടങ്ങിയപ്പോൾ അന്ത്രയോസ് എന്ന പേരോടുകൂടി ഒരു മീൻപിടുത്തക്കാരൻ മനം തിരിയാനിടയായി. അതായത് അവനിൽ വിശ്വസിച്ചു. അവന്റെ സഹോദരനായ ശിമോനെയും അവനെ കിട്ടി. നിങ്ങളത് ഓർക്കുന്നുണ്ടോ? അവനവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അക്ഷരജ്ഞാനമില്ലാത്ത ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. തന്റെ സ്വന്തം പേര് പോലും എഴുതി ഒപ്പിടാൻ അറിയാത്തവൻ ആയിരുന്നു. അവൻ യേശുവിന്റെ മുമ്പാകെ നടന്നു വരികയും യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു. അത് തിരുവെഴുത്ത് പ്രകാരമായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? അത് മശിഹായിരുന്നുവെന്ന് അവർക്കറിയാമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു, മശിഹ വരുമ്പോൾ അവൻ ഒരു പ്രവാചകനായിരിക്കുമെന്ന് മോശയാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നു. അത് ശരിയല്ലേ? അത് പ്രവാചകനായ മശിഹായാകുന്നു. അവൻ അവനെ നോക്കിയിട്ട്, നിന്റെ പേര് ഷിമോൻ എന്നും നിന്റെ പിതാവിന്റെ പേര് യോഹന്നാൻ എന്നും ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അത് മശിഹായിരുന്നുവെന്ന് അവൻ അറിഞ്ഞു. കിണറ്റുകരയിൽ നിന്നിരുന്ന ആ സ്ത്രീ അത് വേറൊരു രാജ്യക്കാരായ ജനങ്ങളായിരുന്നു. യഹൂദന്മാരും ശമരിയക്കാരും മാത്രമേ അവനെ സ്വീകരിച്ചിരുന്നുള്ളൂ. അന്യജാതിക്കാരായ നമുക്ക് ആ കൂട്ടത്തിലേക്ക് അതുവരെയും കടന്നു വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കിണറ്റുകരയിൽ നിന്നിരുന്ന ആ സ്ത്രീ ഒരു ശമരിയക്കാരിയായിരുന്നു. അവൾ വെള്ളം കോരുവാൻ വേണ്ടി അവിടേക്ക് വന്നിരുന്നു. എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് യേശു അവളോട് സംസാരിക്കാൻ തുടങ്ങി. അത് ഇപ്രകാരം ഇവിടെ ശ്രോതാക്കളായിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരുവനോട് ഞാൻ സംസാരിക്കുന്നത് പോലെയാണ്. എനിക്ക് കുടിപ്പാൻ തരുമോ എന്നവൻ ചോദിച്ചു. ഇതിനു മുമ്പ് ഒരിക്കലും അവർ തമ്മിൽ കണ്ടിട്ടില്ലായിരുന്നു. ഇത് പതിവുള്ള കാര്യമല്ലല്ലോ. നമുക്കറിയാം നമുക്കിവിടെ വർഗവിവേചനമുണ്ടായിരിക്കെ അതെങ്ങനെ കഴിയുമെന്ന് അവൾ ചോദിച്ചു. അതിപ്രകാരം നമുക്കിവിടെ തെക്കൻ നാടുകളിലുള്ള നമ്മുടെ കറുത്ത നിറക്കാരായ കൂട്ടുകാരോടുണ്ടായിരിക്കുന്നത് പോലെയാണ്. എന്നാൽ അവർക്ക് അതിപ്പോൾ ഇനിയും ഉണ്ടായിരിക്കുന്നില്ല. അതിനുവേണ്ടി നാം ദൈവത്തോട് നന്ദിയുള്ളവരാണ്. അതുകൊണ്ട് അവൾ പറഞ്ഞു, നമുക്കിവിടെ വർഗവിവേചനം ഉണ്ടായിരിക്കുന്നല്ലോ. അതിനാൽ നീ ഒരു യഹൂദനായിരിക്കെ ഇത് പതിവുള്ള ഒരു കാര്യമല്ലല്ലോ. യേശു ഒരു യഹൂദനും അവൾ ഒരു ശമരിയക്കാരിയുമായിരുന്നു. ഒരു ശമരിയക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അത് ആ സുന്ദരിയായ സ്ത്രീ അവിടെ നിന്ന് നിർത്തി. അവൾ അവനെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കൂടാതെ കിണർ ആഴമുള്ളതാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യജീവനാകുന്നു എന്നവൻ പറഞ്ഞു. അങ്ങനെ അവസാനം അവളുടെ കുഴപ്പം എന്താണെന്ന് അവൻ കണ്ടുപിടിച്ചു. അവളുടെ കുഴപ്പം എന്തായിരുന്നുവെന്ന് നിങ്ങളിൽ എത്ര പേർക്ക്, അപരിചിതരായിട്ടുള്ള നിങ്ങളിൽ എത്ര പേർക്കറിയാം? അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എന്താണ് അവളോട് പറഞ്ഞത്? പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്നവൻ അവളോട് പറഞ്ഞു. അവൾ അവനെ നോക്കിയിട്ട്, എനിക്ക് ഭർത്താവില്ല എന്ന് ഉത്തരം പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി തന്നെ. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്നവൻ അവളോട് പറഞ്ഞു. സ്ത്രീ അവനോട്, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഇപ്പോൾ മശിഹ വരുമ്പോൾ അത് യേശുവാകുന്നു. അവൻ വരുമ്പോൾ അവൻ സകലവും ഞങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ അറിയുന്നു. കാരണം അവൻ ആ പ്രവാചകനായിരിക്കും. മശിഹ വരുമ്പോൾ അവൻ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ യജമാനനെ, നീ ആരാകുന്നു? ഞാൻ തന്നെ അവൻ എന്ന് യേശു അവളോട് പറഞ്ഞു. അനന്തരം അവൾ പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണ്മീൻ, ഇത് തന്നെ ആ മശിഹ ആകുന്നില്ലേ എന്ന് പറഞ്ഞു. മശിഹയുടെ അടയാളം ഇന്നലെ അതായിരുന്നുവെങ്കിൽ അവൻ ഇന്നും അനന്യൻ തന്നെ. അതേ കാര്യം തന്നെ ഇന്നും ആകുന്നു. ഇപ്പോൾ നിങ്ങളിൽ അപരിചിതരായിട്ടുള്ളവർ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഇപ്പോൾ അത് ഇവിടെ പ്രാർത്ഥനയുടെ നിരയിൽ നിൽക്കുന്നവരായ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ അവിടെ ദൂരെയായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു തിരുവെഴുത്തുണ്ട്. അവൻ നമ്മുടെ മഹാപുരോഹിതനും നമ്മുടെ ബലഹീനതകളിൽ കൂടി നമുക്കവനെ തൊടാൻ കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു?
Our Heavenly Father, who knows me, knows as far as I know, I've never seen the man. Now, he might have seen me, and I might have seen him, but if it has, I don't know anything about it. Because I've been over the world times praying for the sick and things. I might have met him somewhere, seen him or something, I don't know. But anyhow, I know nothing about him. That's true. Is that right, sir? Just so the people know. Now, the man's standing here for some cause. Now, where is that fellow that's a hunter? All right. I just want him to see it. Where is that? Where's Busty Rogers? All right. Now, here. Busty, you know me. Mr. Epperson, you know. Is that right, Epperson? You know me. We hunted together up in Colorado. I'm a man. Suffering from a nervous condition.
ഇതാകുന്നു അദ്ദേഹത്തിന്റെ കുഴപ്പം. ഇത് നിങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കുന്നു. അത് ശരി തന്നെ. രാത്രിയിലും മറ്റുമായി എഴുന്നേൽക്കേണ്ടി വരുന്നു. നിങ്ങൾ ഒഹായോവിൽ നിന്നുമാണ്. നിങ്ങൾ സഹോദരൻ സുല്ലിവന്റെ സഭയിലാണ് പോകുന്നത്. സഹോദരൻ സലിവൻ അടുത്തായി നിൽക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾ കിഡ്സിനോടൊപ്പം വന്നിരിക്കുന്നു. അതാണ് നിങ്ങൾ ചെയ്തത്. അത് ശരി തന്നെ. ശരി, ഈ സമയത്ത് നിങ്ങൾക്ക് വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു. കാരണം അത് നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. നിങ്ങളുടെ വിശ്വാസം ഇപ്പോൾ നിങ്ങളെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
How do you believe? I don't know you, mister. Your face looks familiar to me.
ഇപ്പോൾ നിങ്ങളെ അറിയാവുന്നിടത്തോളം എനിക്ക് നിങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നും എനിക്കറിയില്ല. നിങ്ങൾക്കുള്ള കുഴപ്പം എന്താണെന്ന് അറിയുന്നതിനുള്ള യാതൊരു വഴിയും എന്റെ അടുക്കലില്ല. നിങ്ങളൊരു വ്യക്തി എന്റെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രം. നിങ്ങളുടെ വശം ഒരു പ്രാർത്ഥനയ്ക്കുള്ള കാർഡുണ്ട്, കൂടാതെ അതിലൊരക്കവുമുണ്ട്. അവർ നിങ്ങൾക്ക് ആ കാർഡ് തരികയും നിങ്ങൾ ഇവിടെയുള്ള പ്രാർത്ഥനയുടെ നിരയിലേക്ക് വിളിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്കത് നേരെയാക്കി കളയാം. ഒരിക്കലും അത് അങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അത് കഠിനമാകുന്നു. ഇന്ന് രാവിലെ സമയം അതെല്ലാ സമയത്തും ഞാൻ പ്രസംഗിച്ചിരുന്നതിനേക്കാളും ഒരുവട്ടം അതെനിക്ക് കൂടുതലായി ചെയ്തിരിക്കുന്നു. എന്തോ പുറപ്പെട്ടു പോയിരിക്കുന്നു. നോക്കൂ, എന്തോ പുറപ്പെട്ടു പോയി. ചെറുപ്പക്കാരനായ വ്യക്തി, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടിയല്ല ഇവിടെയായിരിക്കുന്നത്. നിങ്ങൾ വേറെ ആർക്കോ വേണ്ടിയാകുന്നു. അതൊരു കൊച്ചുകുട്ടിയാകുന്നു. ആ കുട്ടി ഇവിടെ ആയിരിക്കുന്നില്ല. അതൊരു സമതല രാജ്യമായ കൻസാസിലാണ്. അതിനെന്തോ രീതിയിലുള്ള ഒരു അസുഖമാകുന്നു. അതെന്താകുന്നു എന്ന് വെച്ചാൽ അപസ്മാര രോഗമാകുന്നു. ആ കുട്ടിക്ക് മേലായി ഇരുട്ട് കടന്നുകൂടിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്തോ ചില ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ദുർബലപ്പെട്ടിരിക്കുന്നു. നിങ്ങളെല്ലാം സഹോദരിമാരെ വിവാഹം കഴിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ എന്തോ ഒന്നാകുന്നില്ലേ? അത് ശരിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ എങ്കിൽ ആ കുട്ടിക്ക് ഇനിയും മയക്കങ്ങൾ ഉണ്ടാകുകയില്ല. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്താണ് വിശ്വസിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ കുട്ടിക്കുമായിരിക്കും. ആ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് അർബുദ രോഗമാണ്. അവിടെ പിറകിലായി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. എന്നാൽ ഒരു വ്യക്തി തന്റെ ഒരു ബന്ധുവിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്നതിനെപ്പറ്റി ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടപ്പോൾ അത് നിങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ?
Christ comes around and tells me what she was wanting. Now she gets what she asked for.
Amen.
A woman. I don't know this woman. She's a stranger to me. Is that right? We're strangers. I've never seen her in my life as I know of. But God knows her. If God can tell me something about you like He did the woman at the well, reveal something that's in your heart,
ഇപ്പോൾ അവൾ എന്തിനെയാണ് തൊട്ടത്? നിങ്ങളിൽ ആരെങ്കിലും ചിലർ അതിന് ഉത്തരം പറയാൻ, അതായത് ആ സ്ത്രീ എന്തിനെയാണ് തൊട്ടതെന്നുള്ളതിന് ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് മാംസാർബുദമാണോ തൂങ്ങിക്കിടക്കുന്നത്? നിങ്ങൾക്ക് മൂന്നെണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? രണ്ടെണ്ണം അല്ലേ? ശരി. ഈ മഹിളയുടെ മേൽ മരണത്തിന്റെ നിഴൽ പതിഞ്ഞിരിക്കുന്നു. അവർക്ക് മേലെയായി ഒരു കറുത്ത നിഴലുണ്ടായിരിക്കുന്നു. അത് അവർക്ക് അർബുദ രോഗമാകുന്നു. അത് ശരിയാണ്. അത് ലസിക ഗ്രന്ഥിയിലുള്ള അർബുദമാണെന്ന് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. എങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. നിങ്ങൾ ഇവിടെ നിന്നും ദൂരെയായുള്ള അയോവയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൂടെ ഒരു പുത്രനുണ്ട്. അതൊരു കൊച്ചുമകനാണ്. അവന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. കൂടാതെ നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആരാകുന്നുവെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രീമതിക്ക് ആകുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ പോയി സുഖം പ്രാപിക്കാനിടയാകട്ടെ.
I'm looking right at a colored woman sitting way back here in the back. And that light that you see on that picture is hanging over that woman sitting way back there.
ആ പടത്തിൽ കാണുന്ന പ്രകാശം അവിടെ പിറകിലായിരിക്കുന്ന സ്ത്രീയുടെ മേലായിരിക്കുന്നു. എന്നെ അവന്റെ പ്രവാചകനായി നിങ്ങൾ വിശ്വസിക്കുക സഹോദരി. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം മരണാവസ്ഥയിലായിട്ട് വെറ്ററൻസ് ആശുപത്രിയിലായിരിക്കുന്നു. അത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നതാകുന്നു, നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അത് വിശ്വസിക്കുക, അദ്ദേഹം സുഖപ്പെടും.
She's another woman. I'm not Jesus, the same man. I'm another man. But she's a believer on Jesus Christ like the woman was, and I'm a believer in his servant. And the same Spirit working in this day. Christ is not dead, he's alive. I never seen her nor in my life. Now, see, you don't have to have a prayer card to be here. You just have faith in God. Isn't that right? Now, I know that woman there. But I know what she's praying for. That need. You believe it, down south. If you believe with all your heart, you'll get well. What about you? We're strangers to one another. You're just a young man. I've never seen you in my life. You believe that God can tell me what your trouble is? If he will it help you? You keep believing out there, see.
Devai avadeku thanne neengikondirikkya. ഇതൊരു കാർ അപകടമാണ്. നിങ്ങൾ വടക്ക് ദേശത്ത് നിന്നും വന്നിരിക്കുന്നു. നിങ്ങൾ ഇന്ത്യാനയിലുള്ള ബെഡ്ഫോർഡിന് ചുറ്റുപാടുമുള്ള സ്ഥലത്ത് നിന്നുമാണ്. അത് സത്യമാകുന്നു. അത് സത്യമല്ലേ? എങ്കിൽ നിങ്ങളുടെ കഴുത്ത് ശരിയാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കഴിയുന്നില്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. തിരികെ വീട്ടിലേക്ക് പോയി ദൈവത്തെ സ്തുതിക്കുക.
Your trouble. You suffer with a nervous condition. It causes you to have an intestinal trouble. You're really from California. That's right. You believe God knows who you are, Mr. Murray? Okay. It's over now. Return to your home. Believe him with all your heart. Are we strangers to one another? I don't know you and God. I don't know you and you don't know me. We're strangers, is that right? If God will reveal to me something about you, will you believe me to be his prophet? Well, the rest of you believe I'm, it's getting me real, real weak now, see. Just believe me. The anointing is here. You know that, don't you? You're aware that it's here. The Holy Spirit's here now. If you can just... I'm getting so weak I can't ever see you out there anymore, see? You know, if one case made Jesus get weak, what will separate you? Case and shirt we've had here through the audience. Five or six or seven out here on the platform, three or four or five out in there. They just got me to a place I can't hardly see no more. Looks like a whole crowd just getting milky like. If you'd only realize that's the denseness of the Holy Spirit moving in. That's that light there covering over the building. He's bringing you into a cluster, into a place. Now, bend this woman standing. To you in the prayer line now. If God will reveal, here I hold my hands up. I've never seen the woman. Know nothing about her. If God will reveal exactly what she's done or what she is or something other about her, will all of you believe then that God does that? Will you believe it? Can you accept? Will you believe that you'll live that? Can you... Of course, I know your trouble. I know your trouble. Yours, it's not his. You see, God reveals those things. But if you just believe, I'll come to you and lay hands on you because I'm getting a real, real weak. And I know in a little bit, well, I couldn't see no more. See, now, you believe with all your heart. Now, remember, it is not me. Anyone knows that. It's the Holy Spirit.
Amen.
Now, if I can just catch the woman's spirit, that's the same thing Jesus did, trying to catch her spirit. He said, bring me a drink. Here's a man and a woman, just like it was there. Now, you're a young woman, a lot younger than I. Now, perhaps maybe this woman is younger than Jesus. He's about 33 years old. And probably she wasn't 18 or 20, just a young woman. And she couldn't hardly know what to say, but when he talked to her, he said, bring me a drink. Now, the Father had sent him up to Samaria. He was on his road to Jericho, but he went around Samaria. That's up over the mountain. Why did he do that? He said he had need to go by. Father sent him there. Well, he just come to sit down and sent the disciples in town to get something to eat. And this beautiful young woman come out to get water. And the father must have said, I'm calling to her. He said, woman, bring me a drink. And the conversation started. Now, same thing here. Did you put your hand on my shoulder? On you? Nothing. God in heaven knows something touched me then. I thought it was Billy telling me to leave. My hands, God knows that's true. Something touched me like that. I thought it was Billy telling me to get going. See, when you get like this, you don't hardly know, you don't know when to stop or what to do. See, you're just almost beside yourself. What was I talking about? The woman at the well. And then after he found where her trouble was, and he said, go get your husband. She said, I have none. And he told her that she had five. Then she said, I perceive that you're a prophet. I know when a Messiah cometh, he'll tell us these things. Now, would that be the same Messiah today if I could tell you something? Something's wrong. If God doesn't help you, you're going to die. You got cancer. Now, you believe God can tell me where that cancer is? It's in the womb.
Oh, thank you.
You believe God knows who you are?
Yes.
You believe God knows where you come from? You're from Illinois. Your name is Miss Johnson. Return back and live. Jesus Christ,
thank you, Lord. Thank you, Lord.
You believe with all your heart?
Yes, Lord. Just
let her live.
Oh, thank you.
ഓ ദൈവമേ, ഈ ചെറുപ്പക്കാരനായ മനുഷ്യൻ ഒരു നല്ല പോരാട്ടം പോരാടിക്കൊണ്ട് കർത്താവിന്റെ നിയോഗിക്കപ്പെട്ട ബലിയായ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്നും വേർപ്പിച്ച ശക്തി ഈ നിമിഷം അവനെ തൊടുകയും അവന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നൽകുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുവേ, എന്റെ സഹോദരിയുടെ മേൽ ഞാൻ എന്റെ കരങ്ങളെ വയ്ക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കണ്ണുകൾ സുഖപ്പെടാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവളുടെ ക്ലേശം അവരുടെ ശരീരത്തെ വിട്ടുമാറാനിടയാക്കണമേ. ആമേൻ. സ്വർഗീയ പിതാവേ, ഇതെന്റെ സഹോദരിയായ കിഡ് ആകുന്നു. അവളുടെ വാർദ്ധക്യകാലത്ത് നീ നവമിയോട് ചെയ്തതുപോലെ അവർക്ക് ശക്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മഹിമയ്ക്കായി നീ ഇപ്പോഴും അവളെ ഉപയോഗിക്കണമേ. പിതാവെ, അനുവദിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൂടാതെ സഹോദരൻ കിഡിനെയും കർത്താവെ, മരണം അദ്ദേഹത്തെ അടിച്ചു, എന്നാൽ ജീവൻ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നു. ദൈവമേ, നീ അദ്ദേഹത്തെ ബലവാനായി സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയവും കടന്നു കഴിഞ്ഞിരിക്കുന്നു, എന്നാൽ നീ ദൈവമാകുന്നു. നീ എന്നോട് ആശുപത്രിയിൽ വെച്ച് വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ നിന്റെ മഹത്വത്തിനായി ഇത് ചെയ്യണമേ. നിന്റെ സാക്ഷ്യത്തിനായി അദ്ദേഹത്തിന് ശക്തി കൊടുക്കണമേ. ഒഹായോ സംസ്ഥാനത്തു കൂടെ ലോകമെങ്ങും അവന്റെ സാക്ഷ്യം കേൾക്കപ്പെടുവാനിടയാക്കണമേ. ഇപ്പോൾ യേശു എന്നെ സൗഖ്യമാക്കുന്നു, ഞാൻ അവനെ അവന്റെ വചനപ്രകാരം എടുക്കും.